പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ തലകളെ വണങ്ങിക്കൊണ്ട് ഒരു നിമിഷത്തേക്ക് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കൃപാലുവായ ഞങ്ങളുടെ കർത്താവേ, നിന്റെ വരവിന് മുമ്പായി ഈ ഭൂമിയിൽ ഞങ്ങൾ ഒത്തൊരുമിച്ച് കൂടുവാൻ കിട്ടിയിരിക്കുന്ന ഈ അവസരത്തിനായി ഇന്ന് ഞങ്ങൾ വാസ്തവമായും നന്ദിയുള്ളവരാകുന്നു. അങ്ങയുടെ വചനത്താൽ ഞങ്ങൾ വിശ്വാസത്തിലാണോ എന്ന് ശോധന ചെയ്യുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. അതിനാൽ അവന്റെ പ്രത്യക്ഷയുടെ നാഴികയിൽ ഞങ്ങൾ തയ്യാറായിരിക്കുമല്ലോ.
അത്
ഞങ്ങളെ തിരുവെഴുത്ത് പറയുന്ന പ്രകാരം നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്നാക്കുമല്ലോ. ഈ ലോകത്തിൽ ഇപ്പോഴും ജനങ്ങളുടെ ഇടയിലുള്ള ആ യഥാർത്ഥമായ ക്രിസ്തീയ ആത്മാവിന് വേണ്ടി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. അത് അവരെ അങ്ങയെ വിശ്വസിക്കാനും അങ്ങയുടെ വചനത്തെ വിശ്വസിക്കാനും ഇപ്പോഴും ഇടയാക്കുന്നു. അതിനാൽ ഇന്ന് ഞങ്ങൾ നിന്റെ അനുഗ്രഹങ്ങൾക്കായി അപേക്ഷിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങളുടെ ഓരോരുത്തരുടെ മേൽ പെയ്യിക്കുകയും അങ്ങനെ വചനത്താൽ ഞങ്ങൾ നനയ്ക്കപ്പെട്ട് അന്ത്യകാലത്ത് അങ്ങയുടെ കൈകളിൽ ഉപയോഗിക്കപ്പെടുന്നതിനുള്ള ഉപകരണങ്ങളായി വളരുവാൻ നീ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ മഹാനായ ഇടയനും ഞങ്ങൾക്കായി പ്രത്യക്ഷപ്പെടുന്നതിന് ഞങ്ങൾ കാത്തിരിക്കുന്നതുമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾക്കിരിക്കാം. ഇന്ന് രാവിലെ വീണ്ടും ഇവിടെ ആയിരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഒരു മഹത്തായ അവസരമായി ഞാൻ കരുതുന്നുവെന്ന് നിങ്ങളോട് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ വേണ്ടത്രയും ഇരിപ്പിട സൌകര്യമില്ലാത്തതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. ഇന്ന് രാത്രിയിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. ഇന്ന് രാവിലെ സമയം അത് സ്വല്പം പ്രയാസമാണ്, കാരണം ഇന്ന് ഞാൻ ഈ സന്ദേശം ടേപ്പ് ചെയ്യാൻ പോവുകയാണ്. ഒന്ന് രണ്ട് മാസങ്ങൾ അധികമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് കർത്താവിനോട് ഇടപെട്ടിരുന്നതായി ഞാൻ കാണുന്നു. എന്നാൽ യോഗങ്ങളിൽ വെച്ച് എനിക്ക് സമയമുണ്ടായിരുന്നില്ല, കാരണം നാം അതിനെ 30-40 മിനിറ്റ് നേരത്തെ ശുശ്രൂഷയായി മാത്രം അനുവദിച്ചിരുന്നു. കൂടാതെ ജനങ്ങൾക്ക് ജോലിക്കും മറ്റും പോകേണ്ടിയിരുന്നതിനാൽ എന്റെ സന്ദേശങ്ങളെ ചുരുക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ കണ്ടു. അവർക്കിത് റെക്കോർഡ് ചെയ്യുന്നതിന് സമയമില്ലാതിരുന്നതിനാൽ ഈ കൂടാരം തയ്യാറായി കിട്ടുന്നതുവരെ കാത്തിരുന്നിട്ട് അതിനുശേഷം ഇവിടെ വെച്ച് അത് ടേപ്പ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഇത് സ്വല്പം നീണ്ട സന്ദേശമാണ്. നിങ്ങളിൽ പലരും നിൽക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് എനിക്ക് കഴിയാവുന്നത്രയും വേഗത്തിൽ ഇതെടുക്കുന്നതാണ്. നിങ്ങൾ ഇരിപ്പിടങ്ങൾ മാറുകയോ മറ്റെന്തെങ്കിലും ചെയ്യുകയോ ആണെങ്കിൽ അതെന്നെ ഒട്ടും പ്രയാസപ്പെടുത്തുകയില്ല. അത് ശരിക്കും നന്നായിരിക്കും, കാരണം നാം ഇത് റെക്കോർഡ് ചെയ്യുന്നതിനാൽ ഇതൊരു വിശേഷപരമായ ദിവസമാകുന്നു. പുറത്തുള്ള യോഗങ്ങളിൽ വെച്ച് കർത്താവ് ചെയ്ത കാര്യങ്ങളുടെ മഹത്തായ പ്രസ്താവനകൾ നമ്മുടെ പക്കലുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഒരുപക്ഷെ അതിനുവേണ്ടി കൂടുതൽ സമയം കിട്ടുകയാണെങ്കിൽ അത് കൂടുതലായി നൽകപ്പെടുന്നതാണ്. നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ആനന്ദത്താൽ നിറഞ്ഞ് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഈ സംഭവിക്കുന്നതായ കാര്യങ്ങളെ കണ്ടിട്ട് എന്റെയും ഹൃദയം ആനന്ദത്താൽ തുള്ളിച്ചാടുന്നു. ദേശീയ ലഹളയും സഭയായിരിക്കുന്ന അതിന്റെ അവസ്ഥയും ആത്മീയമായ ശാരീരികമായുമുള്ള അവന്റെ വരവിന്റെ അടയാളങ്ങൾ കാണുന്നതും അവന്റെ പ്രത്യക്ഷതയുടെ സമയം അടുത്തായിരിക്കുന്നു എന്നറിയുന്നത് ഞങ്ങളുടെ ഹൃദയങ്ങളെ ആനന്ദത്താൽ നിറയ്ക്കുകയും ഈ വരുന്ന ദിവസങ്ങളിൽ നിന്നിൽ നാം രൂപാന്തരപ്പെടുകയും ചെയ്യുമെന്ന് നാം അറിയുന്നു. നാം ഇപ്പോൾ ആയിരിക്കുന്ന ഈ ജീവിതത്തിൽ നിന്നും രൂപാന്തരപ്പെടാൻ പോവുകയാണ്. ഇപ്പോൾ അവർ ടെലിഫോൺ വഴി ഈ സന്ദേശത്തെ ഘടിപ്പിച്ചിട്ട് അത് ഫീനിക്സിലേക്കും കൂടാതെ വ്യത്യസ്തമായ പല സ്ഥലങ്ങളിലേക്കും ഈ സന്ദേശം പോകുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. അത് അപ്രകാരമാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, ഞാൻ കടന്നു വരുമ്പോൾ എന്നോട് അത് പറഞ്ഞിരുന്നു. അവിടെയുള്ള സകല ജനങ്ങളും വാസ്തവമായും നല്ല ആരോഗ്യമുള്ളവരും കർത്താവിന്റെ മഹത്വം അവരുടെ മേലായും ഇരിക്കുന്നു. ഇപ്പോൾ നാം കർത്താവിന്റെ വചനത്തെ തുറക്കാൻ പോവുകയാണ്. നാം എല്ലാവരും ഇവിടെയായിരിക്കുന്നത് അതിനുവേണ്ടിയും സ്വയം ആനന്ദിക്കുന്നതിനും നാം എന്താണെന്നുള്ളതിന് ശ്രദ്ധ കൊടുക്കുന്നതിനുമാകുന്നു. നാം ഇവിടെ വന്നിരിക്കുന്നത് ഒരിക്കലും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം. ആരെങ്കിലും ഈ ചൂടത്ത് വെറുതെ ഇവിടെ ഇരിക്കുന്നതിനു വേണ്ടി മാത്രമായിട്ടല്ല വന്നിരിക്കുന്നത്. നാം ഇവിടെ ആയിരിക്കുന്നത് ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്, അത് ദൈവത്തോട് അടുത്ത് നടക്കുക എന്നതാകുന്നു. കർത്താവായ യേശു നമ്മോടു കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുക മാത്രമാണ് എല്ലാമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. നാം അവനോടൊപ്പം ഒന്നുകൂടി അടുത്ത് നടക്കുന്നതിനു വേണ്ടി ഇവിടെ ആയിരിക്കുന്നു. ഈ ചൂട് എനിക്ക് സ്വല്പം പ്രയാസമേറിയ കാര്യമാണ്. ട്യൂസണിലെ ഉണങ്ങിയ ചൂടുമായിട്ട് ഞാൻ ഒരുവിധം പരിചയമായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇത് ഈർപ്പമേറിയതാണ്. അവിടെ ഇതിലും കൂടുതൽ ചൂടാണ്, എന്നാൽ ഉണങ്ങിയ ചൂടാണ്. ഞങ്ങൾക്കവിടെ ഈർപ്പം തന്നെ ചിലപ്പോൾ 1% 20%-ൽ 1 ചിലപ്പോൾ ഇപ്രകാരമായിട്ട് ഒരു ഓക്സിജന്റെ കൂടാരത്തിനടിയിൽ ജീവിക്കുന്നത് പോലെയായിരിക്കും. എന്നാൽ ഇവിടെ അത് ഇത്രയും അധികമായിട്ട് അത് നിങ്ങളെ നാം സാധാരണയായി അതിനെ പിഴിഞ്ഞുകളയുന്ന മാതിരി എന്ന് വിളിക്കാറുള്ളത് പോലെ ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് അത് നിങ്ങൾക്ക് കഠിനമായിരിക്കുന്നുവെന്ന് എനിക്കറിയാം. കൂടാതെ അമ്മമാർ കൊച്ചുകുട്ടികളുമായും കൂടാതെ ചെറുപ്പക്കാരും വൃദ്ധന്മാരുമായി ജനങ്ങളെല്ലാം നിൽക്കുകയാണ്. നിങ്ങളുടെ ഈ ബലിക്കായി ദൈവം സമൃദ്ധമായി നിങ്ങൾക്ക് പ്രതിഫലം തരുമെന്ന് ഞാൻ ആശിക്കുന്നു. സഹോദരൻ റോയ് ബോർഡേഴ്സ് ഇവിടെ എവിടെയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് ഞാൻ കേട്ടിരുന്നു, എന്നാൽ അദ്ദേഹത്തിനകത്ത് കടക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, അദ്ദേഹം ഈ യോഗങ്ങളുടെ നടത്തിപ്പുകാരനാണ്. ഇപ്പോൾ ഒരു കാര്യം കൂടി പ്രസ്താവിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മോടൊപ്പം ഉണ്ടായിരുന്ന സെർജിസ് മിഷിഗനിൽ നിന്നുമുള്ള സഹോദരൻ ജാക്സൺ ഇന്ന് രാവിലെ കർത്താവിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം എങ്ങനെ പോയെന്നോ അതിനെക്കുറിച്ച് എന്താണെന്നോ ആർക്കും അറിയില്ല. അദ്ദേഹം നല്ല ആരോഗ്യമുള്ളവനായിരുന്നു. അദ്ദേഹം മരിച്ച അവസ്ഥയിൽ അവർ കണ്ടു എന്ന് മറ്റുമാണ് അങ്ങനെ ഞാൻ വിചാരിക്കുന്നു. എനിക്കതിന്റെ മുഴുവൻ കാര്യങ്ങളും കിട്ടിയിട്ടില്ല. സഹോദരൻ ജാക്സൺ ഒരു ക്രിസ്ത്യാനിയായിരുന്നു എന്നുള്ളതിൽ നാം ദൈവത്തോട് വളരെ നന്ദിയുള്ളവനാണ്. വളരെ വർഷങ്ങളായി ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നില്ല, എന്നാൽ അദ്ദേഹം നമ്മോടൊപ്പം ആയിരിക്കും നമ്മൾ ഒരുവനുമായിരുന്നു. ദൈവം അദ്ദേഹത്തിന്റെ ധീരതയേറിയ പ്രാണന് വിശ്രാമം കൊടുക്കട്ടെ. ഇപ്രകാരം പോകുന്നത് ചിലപ്പോൾ അദ്ദേഹത്തിന് പോകേണ്ടിയ സമയമായിരിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. അതിനെക്കുറിച്ച് കർത്താവ് അദ്ദേഹത്തെയോ നമ്മയോ ഒരിക്കലും മുന്നറിയിപ്പ് നൽകിയില്ല. അദ്ദേഹം പെട്ടെന്ന് പോകുകയാണ് ഉണ്ടായത്. ഇതാ പ്രകാരമായിരുന്നു, എനിക്ക് കഴിയാവുന്നത്രയും വേഗം അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിച്ചിട്ട് നമ്മുടെ ദുഃഖത്തെയും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ ധീരതേറിയ ക്രിസ്തീയ ജീവിതത്തിനും ഈ ഭൂമിയിൽ അദ്ദേഹം എന്താണ് അർത്ഥമാക്കിയിരുന്നത് അതിനായും, വിശേഷിച്ചും നമ്മോടൊപ്പമായിരുന്ന ഈ പ്രാദേശിക കൂട്ടായ്മയ്ക്കായും നാം എല്ലാവരും ദൈവത്തോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണെന്ന് ഞാൻ പ്രസ്താവിച്ചിരുന്നു. കൂടാതെ ഇന്ന് രാത്രിയിൽ ഞാൻ രോഗികൾക്ക് വേണ്ടി കൂടുതൽ സംസാരിക്കുന്നതാണ്. എന്നാൽ ഈ സമയത്ത് നാം നേരെ വചനത്തിലേക്ക് കടക്കുകയാണ്. കാരണം ഇവിടെ ചൂടും കൂടാതെ തിരക്കുമായിരിക്കുന്നു, നാം വചനത്തിലേക്ക് നേരെ കടക്കുകയാണ്. ഇന്ന് രാവിലെ സമയം തിരുവെഴുത്തിന്റെ രണ്ട് ഭാഗത്തു നിന്നും ഞാൻ വായിക്കുന്നതാണ്. അത് സ്വല്പം ദീർഘിച്ചതാണ്, അതിനാൽ അതെനിക്ക് ഞാൻ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അതിനൊരു പശ്ചാത്തലം നൽകുന്നതാണ്. സഹോദരൻ സോത്മാനും മറ്റുള്ളവരും ഈ ടേപ്പുകൾ വിൽക്കുന്നതിന് മുമ്പ്, അത് പൊതുജനങ്ങളുടെ അടുക്കൽ എത്തുന്നതിന് മുമ്പ് ഞാൻ ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനിപ്പോൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:1-8 വരെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3:6-4 വരെ ഒരു പശ്ചാത്തലത്തിനായി വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2 ആദ്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് വായിക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവെ, അങ്ങയുടെ വചനം സത്യമാകുന്നു. ഞങ്ങൾ ജീവിക്കുന്നതായ ഈ കുഴപ്പം നിറഞ്ഞ നാഴികയിൽ രാജ്യം രാജ്യത്തിനെതിരായും മഹാരോഗവും പല സ്ഥലങ്ങളിലും ഭൂമികുലുക്കവും മനുഷ്യന്റെ ഹൃദയം ഭീതിയാൽ തകരുകയും ഭിത്തിയിൽ കൈയെഴുത്ത് ഞങ്ങൾ കാണുകയും ചെയ്യുന്നു. ഇപ്പോൾ അത് പ്രാകൃതിക മണ്ഡലത്തിലായിട്ട് ലോകം മുഴുവൻ അത് കാണുന്നു. എന്നാൽ ഒരു ആത്മീയ മണ്ഡലവും കൂടി ഉണ്ടായിട്ട് അവിടെ മഹത്തായ സംഭവങ്ങൾ നടക്കുകയും അവയെക്കുറിച്ച് ഇന്ന് ഞങ്ങൾ സംസാരിക്കാനും ആഗ്രഹിക്കുന്നു. അങ്ങയുടെ വചനത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗത്തിലോ ഭൂമിയിലോ ഈ പുസ്തകം എടുക്കുന്നതിനോ അതിന്റെ മുദ്രകളെ പൊട്ടിക്കുന്നതിനോ അതിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനോ ആരും ഇല്ല എന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ ഒരു അറുക്കപ്പെട്ട രക്തപങ്കിലമായ കുഞ്ഞാട് അവിടെ പ്രത്യക്ഷമാകുകയും ഈ പുസ്തകത്തെ എടുക്കുകയും അത് തുറക്കുന്നതിനുള്ള യോഗ്യത പ്രാപിക്കുകയും ചെയ്തു. ഹോ ദൈവത്തിന്റെ കുഞ്ഞാടെ, അങ്ങയുടെ വചനത്തെ ഇന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് തുറന്നിട്ട് ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാകുന്നു. കർത്താവെ, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. കർത്താവെ, വലിയ ശക്തിയോടും സ്വാധീനതയോടും കൂടി ഇന്ന് ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിന്നും വചനത്തെ മുമ്പോട്ട് പോകുന്നതിനെ തടയുന്ന ഏതൊരു കാര്യത്തെയും നീ എടുത്തു കളയണമേ. അതിനാൽ അങ്ങയുടെ വചനത്തിൽ കൂടി ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പൂർണ്ണമായ അഭിവൃദ്ധി ഉണ്ടാകാൻ ഇടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. ഫിലിപ്പിയർ 2, ക്രിസ്തുവിൽ വല്ല പ്രബോധനവുമുണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസമുണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയുമുണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീൻ. Not every man to his own things, but every man also on the things of another. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടി നോക്കണം. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെ താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി.
And being found in fashion of a man, he humbled himself and became obedient.
തന്നെ താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു.
Now, if we shall turn now over to 2 Corinthians, the 3rd chapter, we will begin with.
ഇപ്പോൾ നാം കൊരിന്ത്യർ എഴുതിയ രണ്ടാം ലേഖനം 3 അധ്യായത്തിന്റെ 6 വാക്യം തൊട്ട് തുടങ്ങി 18 വരെ വാക്യം വരെയും 4 അധ്യായത്തിന്റെ കുറച്ച് ഭാഗവും നമുക്ക് വായിക്കാം. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാക്കാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു.
But if the ministration of death written and engraved in stones was glorious,
എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുത്തുന്നതായ മോശയുടെ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകില്ലയോ? ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. അതേ തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാത്തതായി. നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ്സുള്ളതായിരിക്കും. ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് മൂടുപടമിട്ടതുപോലെ അല്ല. എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെയും ഇരിക്കുന്നുവല്ലോ. അത് ക്രിസ്തുവിൽ
നീങ്ങിപ്പോകും.
മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിൽ മേൽക്കിടക്കുന്നു. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ
the hidden things and the dishonest not walking in craftiness and handling the word of God deceitfully
ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറിഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറിഞ്ഞിരിക്കുന്നു. കർത്താവ് തന്റെ വായിക്കപ്പെട്ട വചനത്തോട് അവന്റെ അനുഗ്രഹങ്ങളെ ചേർക്കാനിടയാകട്ടെ. ഇന്ന് രാവിലത്തെ എന്റെ വിഷയത്തെ ദൈവം ഇതിൽ വെളിപ്പെടുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ വട്ടവും നിങ്ങൾ ഈ ടേപ്പുകളെ കേൾക്കുകയാണെങ്കിൽ ദൈവം സഭയ്ക്ക് എന്താണ് നൽകുവാൻ ശ്രമിക്കുന്നതെന്നുള്ളതിന്റെ ഒരാത്മീയ അനുമാനം അത് നേരെ പറയാതെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഞാൻ ആശിക്കുന്നു. ഇതങ്ങനെ ഒരു കാര്യമായിട്ട് ചിലപ്പോൾ ഈ കാര്യങ്ങളെ ഈ രീതിയിൽ പറയുകയും അത് ചിലരെ ദുർബലമാക്കുകയും ചിലരെ പുറത്താക്കുകയും ചിലരെ വിട്ടുപോകാനിടയാക്കുകയും ചിലരെ അതിന്മേൽ ചിന്തിക്കാനും ഇടയാക്കുന്നു. എന്നാൽ അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു. അത് അങ്ങനെ തന്നെ ചെയ്തിരിക്കണം. അപ്പോൾ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കും, ദൈവം കരുതിക്കുട്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് നിങ്ങൾ അർത്ഥമാക്കുന്നുണ്ടോ? അവൻ തീർച്ചയായും അത് ചെയ്തു. അവൻ ഇപ്പോഴും ചെയ്യുന്നു. ഒരു ദിവസം ആയിരത്തോളം ജനങ്ങൾ അവന് ചുറ്റുമായി നിൽക്കുമ്പോൾ അവൻ പറഞ്ഞു, മനുഷ്യപുത്രന്റെ മാംസം തിന്നുകയും അവന്റെ രക്തം കുടിക്കുകയും ചെയ്യാതെ നിങ്ങളിൽ യാതൊരു ജീവനുമില്ല. ഒരു മെഡിക്കൽ ഡോക്ടറിനും അല്ലെങ്കിൽ ഒരു നഴ്സിനും അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ബുദ്ധിയുള്ള ഒരു വ്യക്തിക്ക് ഇപ്രകാരമായ ഒരു ശുശ്രൂഷയുള്ള ഒരു വ്യക്തിയുടെ ഈ രീതിയിലുള്ള പ്രസ്താവന എന്തായിരുന്നു കാണുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു? എന്തുകൊണ്ടെന്നാൽ മാംസം തിന്നുക എന്നവൻ പറഞ്ഞു, അത് നരമാംസഭുക്കാകുന്നു. രക്തം കുടിക്കുക, അതൊരു രാക്ഷസനാകുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവൻ തമ്മെ നരമാംസഭുക്കളും രാക്ഷസന്മാരുമായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ മുഴുവൻ ശ്രോതാക്കളും അവനെ വിട്ടുപോയി. അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്ന 70 പേരുടെ ഒരു വൈദിക സംഘവും ഉണ്ടായിരുന്നു. അവൻ തിരിഞ്ഞിട്ട് അവരോട്, മനുഷ്യപുത്രൻ ഇറങ്ങി വന്നിരുന്നിടത്തേക്ക് കയറുന്നത് നിങ്ങൾ കാണുമ്പോൾ എന്ത് വിചാരിക്കുമെന്ന് ചോദിച്ചു. ഇപ്പോൾ അവൻ അത് വിശദീകരിച്ചിരുന്നില്ല. എന്നാൽ അതെങ്ങനെയായിരിക്കുമെന്ന് അവൻ ഒരിക്കലും വിശദമാക്കിയിരുന്നില്ല. പൗലോസ് അത് പിന്നീട് ചെയ്തിരുന്നു. അവൻ അത് പറയുക മാത്രം ചെയ്തിരുന്നു. അതിനുശേഷം അവൻ ഈ ശുശ്രൂഷകരോട്, മനുഷ്യപുത്രൻ മുംബൈ ഇരുന്നിടത്ത് കയറുന്നത് കണ്ടാൽ നിങ്ങൾ എന്ത് പറയുമെന്ന് ചോദിച്ചു. ആ മനുഷ്യർ ഇപ്രകാരം പറഞ്ഞിട്ടുള്ളതിൽ യാതൊരു സംശയവുമില്ല. അവർ പറഞ്ഞു, ഒരു നിമിഷം നിൽക്കൂ, ഓ, ഞങ്ങൾ അവനോടുകൂടെ ഭക്ഷിച്ചിരിക്കുന്നു, അവനോടൊപ്പം മീൻ പിടിക്കാൻ പോയിരിക്കുന്നു, അവനോടൊപ്പം ഉറങ്ങുകയും ചെയ്തിരിക്കുന്നു. അവൻ എവിടെയാണ് ജനിച്ചതെന്ന് ഞങ്ങൾ അറിയുന്നു. അവനെ ആട്ടി ഉറക്കിയിരുന്ന തൊട്ടിൽ ഞങ്ങൾ കണ്ടിരിക്കുന്നു. എന്നാൽ ഈ മനുഷ്യന് ഇതെങ്ങനെ, ഓ, ഇതൊരു കഠിന വാക്കാകുന്നു എന്ന് പറഞ്ഞു. അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല എന്ന് തിരുവെടുത്ത് പറയുന്നു. അവർ അവനെ വിട്ടുകളഞ്ഞു. അതിനുശേഷം 12 പേർ ശേഷിച്ചിരുന്നു. അവൻ 12 പേരെ തെരഞ്ഞെടുക്കുകയും അവരിൽ ഒരുവൻ പിശാചമായിരുന്നു എന്നവൻ പറഞ്ഞു. അങ്ങനെ അവരോട് ചോദിക്കുന്നതിനായി അവൻ തിരിഞ്ഞു. അവനിപ്പോൾ എന്താണ് പറഞ്ഞിരുന്നതെന്ന് ആർക്കും വിശദീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എങ്ങനെയാണ് അവർ അവന്റെ മാംസം തിന്നുകയും അവന്റെ രക്തം കുടിക്കുകയും ചെയ്യാൻ പോകുന്നത്? അവൻ ഈ ഭൂമിയിൽ തന്നെ ജനിച്ചിരിക്കെ അവൻ എങ്ങനെയാണ് ഇറങ്ങി വന്നിരിക്കുന്നത്? അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം അവൻ ശിഷ്യന്മാരോട്, നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അപ്പോസ്തോലനായ പത്രോസ് കർത്താവെ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും എന്ന മഹത്തായ പ്രസ്താവന നടത്തിയത്. ഞങ്ങൾ സന്തുഷ്ടരാകുന്നു, നിന്റെ പക്കൽ മാത്രമാണ് ഈ നാഴികയിലേക്കുള്ള നിത്യജീവന്റെ വാക്കുകൾ ഉള്ളത് എന്ന് ഞങ്ങൾക്ക് തീർച്ചയാണ്. കൂടാതെ ഞങ്ങൾ അതുമായി സന്തുഷ്ടരാകുന്നു. നോക്കൂ, അവർക്കത് വിശദീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. വിശ്വാസത്തെ നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയില്ല. അത് നിങ്ങൾ വിശ്വസിക്കുന്ന എന്തോ ഒന്നാകുന്നു. അത് അത്രയും ഉറച്ചതായിട്ട് യാതൊന്നിനും അതിന്റെ സ്ഥാനത്ത് എടുക്കാൻ കഴിയില്ല. ആ കാരണത്താൽ അവർ ജീവിച്ചിരുന്നതായ ആ മശിഹായുടെ കാലത്തേക്കുള്ള എഴുതപ്പെട്ട വചനത്തിന്റെ സ്ഥാനത്ത് അവൻ ശരിക്കും അനുയോജ്യമായിരുന്നു എന്നവർ അറിഞ്ഞിരുന്നു. അവർ പുറത്തു വന്നിരുന്നതായ ആ പഴയ തണുത്ത ആചാരമുറപ്രകാരമുള്ള സഭകളിലേക്ക് തിരികെ പോയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു? ഞങ്ങൾ എവിടെ പോകും എന്നവർ ചോദിച്ചു. ജീവന്റെ വാക്കുകൾ നിന്റെ പക്കലാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടിരിക്കുന്നു. അവർക്കത് വിശദീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അവർ അത് വിശ്വസിച്ചിരുന്നു. യേശു അത് ജനക്കൂട്ടത്തെ ബലഹീനമാക്കുന്നതിന് വേണ്ടി പറയുകയും തന്റെ കൂട്ടത്തിലുള്ളവരെ ഒത്തൊരുമിച്ച് കിട്ടിയിട്ട് കാണുന്നതിനുമായിരുന്നു. ഈ വലിയ ജനക്കൂട്ടത്തിൽ നിന്നും 11 പേർ മാത്രമാണ് അവൻ ആരായിരുന്നുവെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിരുന്നത്. അവൻ ദൈവമായിരുന്നുവെന്നും ദൈവം മാത്രമായിരുന്നുവെന്നും അവർ മനസ്സിലാക്കിയിരുന്നു. ഇന്ന് രാവിലത്തെ എന്റെ വിഷയം എന്നത് വെളിപ്പെടുത്തുക, അല്ലെങ്കിൽ ദൈവത്തെ അനാവരണം ചെയ്യുക എന്നതാണ്. ദൈവം എല്ലായ്പ്പോഴും എല്ലാ കാലഘട്ടങ്ങളിലും ഒരു മൂടുപടത്തിന് പിന്നിലായി അവനെ തന്നെ സ്വയം ഒളിച്ചിരുന്നു. എന്നാൽ അവൻ എല്ലായ്പ്പോഴും ദൈവം തന്നെയായിരുന്നു. എന്നാൽ അവൻ ലോകത്തിൽ നിന്ന് സ്വയം അവനെ തന്നെ മറക്കുകയും ആ നാളിലുണ്ടായിരുന്ന അപ്പോസ്തലന്മാരെ പോലെ തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വെളിപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ അത് ദൈവം ക്രിസ്തുവിൽ സംസാരിക്കുന്നതാണ്. മനുഷ്യർ എല്ലായ്പ്പോഴും, ഇത് മനുഷ്യന്റെ സ്വഭാവമായിട്ട്, അവൻ ദൈവത്തെ ശാരീരിക രൂപത്തിൽ കാണുന്നതിനായി പ്രയത്നിച്ചിരിക്കുന്നു. അവൻ എല്ലായ്പ്പോഴും അത് കാണാൻ ആഗ്രഹിച്ചിരുന്നു. അവനെ പോലെ തന്നെ കാണപ്പെടുന്ന ജീവികളെ മനുഷ്യർ നിർമ്മിച്ചിരുന്നു. ഇന്ത്യക്കാർ സൂര്യനെ ആരാധിക്കുന്നു. ആഫ്രിക്കയിലും മറ്റും വ്യത്യസ്ത രീതിയിലുള്ള മൃഗങ്ങളെ ആരാധിച്ചിരുന്നു. അലാസ്കയിലും മറ്റും പുരാതന മൃഗത്തിന്റെയോ സസ്യത്തിന്റെയോ പടം വരച്ചിട്ട് ദൈവം അതിലുണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്നു. ഒരുവട്ടം അഥേനയിലെ അരയോപക മധ്യേ നിന്നുകൊണ്ട് പൗലോസ് അവരോട് അജ്ഞാത ദേവൻ എന്ന് എഴുതിയിരുന്നതിന്റെ അന്ധവിശ്വാസത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തിരുന്നു. ദൈവം അതിലുണ്ട് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. എന്നിരിക്കലും അവനെ അറിഞ്ഞിരുന്നില്ല. നാം പിന്നോട്ട് നോക്കുകയാണെങ്കിൽ ഇയ്യോബിലും അത് കാണുന്നു, ദൈവമുണ്ട് എന്നവൻ അറിഞ്ഞിരുന്നു, അവനത് അറിഞ്ഞിരുന്നു. ഏതൊരു മനുഷ്യനും അവന്റെ ശരിയായ മനസ്സിൽ എന്തോ എവിടെയോ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നറിയുന്നു. ഇയ്യോബ് അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഇയ്യോബിനോട് സംസാരിക്കുന്നതിനായി ദൈവം ഉപയോഗിച്ച രൂപത്തെ നിങ്ങൾ ശ്രദ്ധിക്കുന്നതിനായി ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഇയ്യോബിനോട് സംസാരിച്ചപ്പോൾ മൂടുപടമിട്ടിരുന്നു. അവൻ ചുഴലിക്കാറ്റിൽ മറഞ്ഞിരുന്നുകൊണ്ട് ഒരു ചുഴലിക്കാറ്റിലായിട്ട് വന്നു. ദൈവം ഇപ്പോഴും ചുഴലിക്കാറ്റിൽ വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം അവൻ ഒരു ചുഴലിക്കാറ്റിലായിട്ട് വന്നപ്പോൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവരിൽ ധാരാളം പേർ ഇവിടെ ഇരിപ്പുണ്ട്. അതിന് ഒരു ദിവസം മുമ്പ് അവൻ ഞങ്ങളോട് സംസാരിക്കുകയും ഈ കല്ലെടുത്ത വായുവിലേക്ക് എറിഞ്ഞിട്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ ഇപ്പോൾ തന്നെ ഇത് കാണും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സഹോദരൻ ബാങ്ക്സ് വുഡ്സ് മറ്റുള്ളവരും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ മലയുടെ മുകളിൽ വെച്ച് കല്ലെടുക്കുകയും ആകാശത്തിലേക്ക് എറിയുകയും ചെയ്തു. തീർച്ചയായും ഞങ്ങൾ താഴേക്ക് വരുമ്പോൾ ചുഴലിക്കാറ്റിന്റെ വലിച്ചെടുക്കൽ തുടങ്ങുകയും ചെയ്തിരുന്നു. അത് സംഭവിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. യേശു ഒരു കഷ്ണം അപ്പം എടുത്ത് നുറുക്കുകയും പിന്നെ ആ കഷ്ണത്തിൽ നിന്നും അനേകമായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. അവൻ വെള്ളമെടുത്ത് ഭരണിയിൽ നിറച്ചു. ഏലിയാവ് ഉപ്പെടുത്ത് കലത്തിലിട്ടു. അവനൊരു കോൽ വെട്ടി വെള്ളത്തിലേക്കെറിഞ്ഞു. അതെന്തിനെയെങ്കിലും പ്രതിപാദിക്കുന്നതിനാകുന്നു. ഈ കല്ലെടുത്ത് വായുവിലേക്ക് എറിയുകയും താഴേക്ക് വരുമ്പോൾ ചുഴലിക്കാറ്റ് തുടങ്ങിയിരുന്നു. അടുത്ത ദിവസത്തെ ഞങ്ങളുടെ വേട്ടയിൽ ഒരു കർത്തൃദാസനുമുണ്ടായിരുന്നു. അദ്ദേഹം എന്റെ അടുത്തായി നിന്നിട്ട് എന്നോട് ചോദിച്ചു, ഇതുപോലെ പുറത്തായിരിക്കുന്ന സ്ഥലങ്ങളിൽ വെച്ച് സഹോദരൻ ബ്രഹാം കർത്താവ് നിങ്ങൾക്ക് ദർശനങ്ങളെ തരാറുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്, എന്നാൽ സാധാരണയായി ഞാൻ വിശ്രമിക്കുന്നതിനായി ഇവിടെ വരുന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ ദർശനം വന്നു. സഹോദരൻ ബോർഡേഴ്സ് ഇപ്പോൾ പുറത്തു നിൽക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹവും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. സഹോദരൻ ബാങ്ക്സ് വുഡ്സും ഓ അങ്ങനെ എട്ടോ പത്തോ പേർ ഉണ്ടായിരുന്നു. സഹോദരൻ ബാങ്ക്സ് വുഡ്സ് ഇതിനായി കാത്തിരുന്നു. ആ മലയുടെ മുകളിലായി ഏകദേശം 1.5 മൈലുകൾക്കപ്പുറത്തായി 7 ദൂതന്മാർ പ്രത്യക്ഷപ്പെടുകയും ഞാൻ അവിടേക്ക് പോകുന്നതിനായി ഇവിടെ നിന്ന് പോകുകയും അത് തിരികെ വന്ന് 7 മുദ്രകളെ കുറിച്ച് പറയുകയും ചെയ്തു. അത് അവിടെ നിന്നും ഏകദേശം 1.5 മൈൽ ദൂരത്തായിട്ടായിരുന്നു. അടുത്ത ദിവസം ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ സഹോദരനോട് പറഞ്ഞു, നിങ്ങളുടെ കുഴപ്പം എന്താണെന്നാൽ നിങ്ങളുടെ കണ്ണിൽ ഒരു അലർജി ഉള്ളതാണ്. ഡോക്ടർമാർ 2 വർഷം കൊണ്ട് അത് തടയുന്നതിന് വേണ്ടി ശ്രമിക്കുകയും അതിന് കഴിയാതെയും ഇരിക്കുന്നു. അത് നിങ്ങളുടെ കണ്ണിനെ മുഴുവനായും തിന്നുകളയാൻ പോവുകയാണെന്ന് അവർ പറയുന്നു. ഞാൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ട, കർത്താവായ യേശു നിങ്ങളുടെ വിശ്വാസത്തെ ആദരിച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം തന്റെ തോക്ക് പെട്ടെന്ന് താഴേക്കിട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മാതാവ് അവർക്ക് എന്തായിരുന്നുവെന്നും എന്താണ് അസുഖമെന്നും ഞാൻ പറഞ്ഞു. അത് സത്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സഭയിൽ നിന്നുള്ള സഹോദരൻ റോയ് റോബർട്സണും അവിടെ സന്നിഹിതനായി നിന്നിരുന്നു. അദ്ദേഹത്തെ നിങ്ങൾ എല്ലാവരും അറിയുമെന്ന് ഞാൻ ഊഹിക്കുന്നു. അദ്ദേഹം നല്ല പരിശീലനം ലഭിച്ചവനാണെന്ന് അറിഞ്ഞിരിക്കെ, കൂടാതെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൈകൾ അദ്ദേഹത്തിന്റെ തോളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, സഹോദരൻ റോബർട്സൺ സൂക്ഷിച്ചിരിക്കുക, ശ്രദ്ധിച്ചുകൊള്ളുക, എന്തോ ഒരു കാര്യം സംഭവിക്കാൻ പോവുകയാണ്. ഞാൻ നിൽക്കേണ്ടതായി കരുതപ്പെട്ടിരുന്ന സ്ഥലത്തേക്ക് ഞാൻ തിരികെ നടക്കുകയും അവിടെ മേലെയായുള്ള ഒരു മലയിടുക്കിൽ കൂടി ഒരു ചുഴലിക്കാറ്റ് അവിടേക്ക് വരികയും അത് അത്ര ഭയങ്കരമായിട്ട് പാറകൾ പൊട്ടിക്കുകയും ആ മലയുടെ മുകളിൽ നിന്നും 8-ഓ 10-ഓ ഇഞ്ച് പൊട്ടിച്ചിട്ട് 200 യാർഡിനും അപ്പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞു. അത് ഇപ്രകാരം 3 വട്ടം അടിക്കുകയും അതിൽ നിന്നും ഒരു ശബ്ദം വരികയും ചെയ്തു. അവരെല്ലാം അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ സന്നിഹിതനായിരിക്കുന്ന സഹോദരൻ ബാങ്ക്സ് കടന്നു വന്നിട്ട് ഇതായിരുന്നുവോ നിങ്ങൾ ഇന്നലെ എന്നോട് പറഞ്ഞ് സംഭവിക്കുമെന്ന് പറഞ്ഞിരുന്നതെന്ന് ചോദിച്ചു. അതെ ശ്രീമാൻ, ഇത് തന്നെയാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ അതെന്താണ് പറഞ്ഞതെന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു, സഹോദരൻ ബാങ്ക്സ്, അതെനിക്കറിയുന്നതിന് വേണ്ടി മാത്രമാണ്, കാരണം അത് ജനങ്ങളെ പരിഭ്രമിപ്പിച്ചു കളയുമെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അത് മുമ്പോട്ട് പോവുകയും അത് സംഭവിച്ചിട്ട് വടക്കോട്ട് യാത്രയാകുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അത് സമുദ്രത്തിലെത്തുകയും ഫെയർ ബാങ്ക്സിന് ചുറ്റുമായി എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങൾ കാണുകയും ചെയ്തു. അത് ന്യായവിധിയുടെ ഒരടയാളമായിരുന്നു. ദൈവം ഇപ്പോഴും അത് ചെയ്യുന്നു എന്ന് നാം കാണുന്നു. അത് ജനങ്ങളെ പരിഭ്രമിപ്പിക്കുന്നു. അതുകൊണ്ട് ഇത് സംഭവിക്കേണ്ടിയിരുന്നു, ഇത് സംഭവിക്കേണ്ടതായിരുന്നു. സംഭവിക്കേണ്ടതായ കാര്യങ്ങൾ എങ്ങനെയായാലും സംഭവിച്ചിരിക്കണം, എങ്ങനെയായാലും സംഭവിച്ചിരിക്കണം. ഒരുവട്ടം മോശ ദൈവത്തെ കാണുന്നതിനായി ആഗ്രഹിക്കുകയും ദൈവം അവനോട് ഒരു പാറയിൽ നിൽക്കുന്നതിനുമായി പറഞ്ഞു. അങ്ങനെ അവൻ പാറയിൽ നിൽക്കുകയും ദൈവം കടന്നുപോകുന്നത് കാണുകയും അവന്റെ പിൻവശം ഒരു മനുഷ്യന്റേതുപോലെ കാണപ്പെടുകയും ചെയ്തു. ദൈവം ഒരു ചുഴലിക്കാട്ടിലായിരുന്നു മോശ പാറമേൽ നിൽക്കുമ്പോൾ. കഴിഞ്ഞ ദിവസം അതിന്റെ ചിത്രത്തെ നിങ്ങൾ എല്ലാവരും കണ്ടിരുന്നതായി ഞാൻ ഊഹിക്കുന്നു. ഞങ്ങൾ അതേ പാറയിൽ തന്നെ നിന്നിരുന്നു. അങ്ങനെ ഇവിടെ ഇത് ആ പ്രകാശം കർത്താവിന്റെ ദൂതൻ ആ കാറ്റടിച്ചെടുത്ത് നേരെ എത്തിയിരുന്നു. അത് വീണ്ടും ഇപ്പോൾ വാർത്താ വിതരണ ബോർഡിൽ ഇട്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക, പഴയ നിയമത്തിലെ യഹോവ തന്നെ പുതിയ നിയമത്തിലെ യേശു ആകുന്നു. അവൻ അതേ ദൈവം തന്നെയായിട്ട് അവൻ രൂപം മാറുക മാത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞു, അത് ട്യൂസണിൽ നിന്നുമുള്ള ഒരു ബാപ്റ്റിസ്റ്റുകാരനായ ശുശ്രൂഷകനായിരുന്നു. അദ്ദേഹം ചോദിച്ചു, ദൈവവും യേശുവും ഒരേ വ്യക്തി തന്നെയെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? ഞാൻ പറഞ്ഞു, അത് വളരെ എളുപ്പമാണ്. അതിനുവേണ്ടി നിങ്ങളുടെ സ്വന്തമായ വിചാരങ്ങളെ മാറ്റിയിട്ട് അതിനെക്കുറിച്ചുള്ള വേദപുസ്തകത്തിലെ ധാരണ എടുക്കാൻ അനുവദിക്കുക. അവർ ഒരേ കാര്യം തന്നെയാണ്. ദൈവം ആത്മാവാകുന്നു. യേശു ദൈവത്തെ ആവരണം ചെയ്തിരുന്ന ശരീരമായിരുന്നു. ഞാൻ പറഞ്ഞു, അതെന്റെ വീട്ടിലെ കാര്യം പോലെ തന്നെയാണ്. എന്റെ ഭാര്യയ്ക്ക് ഞാൻ അവളുടെ ഭർത്താവാകുന്നു. എനിക്കൊരു കൊച്ചു മകളുണ്ട്, റിബേക്കയാകുന്നു. ഞാൻ അവളുടെ പിതാവാകുന്നു. എനിക്കൊരു കൊച്ചു മകനുണ്ട്, അവന്റെ പേര് പോൾ എന്നാകുന്നു. ഞാൻ അവന്റെ അപ്പച്ചനാകുന്നു. ഞാൻ ഭർത്താവും പിതാവും അപ്പച്ചനുമാകുന്നു. എന്റെ ഭാര്യയ്ക്ക് എന്റെ മേൽ പിതാവായിട്ടോ അപ്പൂപ്പനായിട്ടോ യാതൊരു അവകാശവുമില്ല. അവൾക്ക് ഭർത്താവ് മാത്രമായിട്ടാണ് എന്റെ മേൽ അവകാശമുള്ളത്. എന്റെ മകൾക്ക് എന്റെ മേൽ ഭർത്താവായിട്ടോ അപ്പൂപ്പനായിട്ടോ യാതൊരു അവകാശവുമില്ല. അവൾ എന്റെ മകളാകുന്നു. എന്നിരിക്കലും ഈ മൂന്ന് വ്യക്തികളും ഒരേ വ്യക്തി തന്നെയാകുന്നു. മനസ്സിലായില്ലേ? അതാകുന്നു ദൈവം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നത് നീണ്ട കാലങ്ങളുടെ അധികാരം മാത്രമാകുന്നു. ദൈവം അത് തന്നെയാകുന്നു. അതേ ദൈവം തന്നെയാകുന്നു. ദൈവം സ്വയം മാറി അവൻ തന്റെ രൂപത്തെ മാറ്റുന്നു. നിങ്ങളിവിടെ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവൻ പറഞ്ഞു, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ മനുഷ്യ സാദൃശ്യത്തിലായി എന്ന് പറയുന്നു. അവിടെ രൂപം എന്നുള്ളതിന്റെ യവന ഭാഷയിലെ വാക്ക് ഇന്നലെ മുഴുവൻ ദിവസവും ഞാൻ നോക്കിയിട്ട് അതെന്തായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും അത് എൻ മോർഫെ എന്ന ഒരു വാക്കിലെത്തുകയും ചെയ്തു. അത് ഇ എൻ എം ഒ ആർ പി എച്ച് ഇ എന്ന് ഉച്ചരിക്കപ്പെടുന്നു. എൻ മോർഫെ എന്താകുന്നുവെന്ന് ഞാൻ യവന ഭാഷയിൽ കണ്ടുപിടിക്കാൻ നോക്കിയായിരുന്നു. ഞാനതിനെ തെറ്റായി ഉച്ചരിക്കാനിടയുണ്ട്. എന്നാൽ ഞാൻ അതിന്റെ അക്ഷരം ചൊല്ലി പറഞ്ഞതിന്റെ കാരണം എന്താണെന്നാൽ, ഈ ടേപ്പുകളെ പ്രസിദ്ധീകരിക്കുമ്പോൾ ഞാൻ എന്താണ് അതിനെക്കുറിച്ച് അർത്ഥമാക്കുന്നതെന്ന് ജനങ്ങൾക്കും വിദ്വാൻമാർക്കും അറിയാൻ കഴിയുമല്ലോ. എൻ മോർഫെ എന്ന് വെച്ചാൽ അവൻ സ്വയമായി രൂപം മാറ്റി എന്ന് അർത്ഥമാക്കുന്നു. അവൻ താഴേക്ക് വന്നു. ഇപ്പോൾ അതിന്റെ യവന ഭാഷയിലുള്ള വാക്ക് അർത്ഥമാക്കുന്നത് എന്തോ അദൃശ്യമായതും അങ്ങനെ ഇരിക്കലും അവിടെ ഉണ്ടായിരിക്കുകയും അതിനുശേഷം അത് മാറ്റപ്പെട്ടിട്ട് കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നതുമാകുന്നു എന്നാണ്. അത് ഏലിയാവ് ദോഥാനിലായിരുന്നത് പോലെയാണ്. അവന്റെ ബാല്യക്കാരന് ദൂതന്മാർ ചുറ്റുമായി നിൽക്കുന്നത് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ദൈവം അത് മാറ്റുക മാത്രം ചെയ്തു. ദൂതന്മാരെ താഴേക്ക് കൊണ്ടുവരികയല്ല ചെയ്തത്, എന്നാൽ ആ ബാല്യക്കാരന്റെ കാഴ്ചയെ മാത്രം മാറ്റി. അപ്പോൾ ആ മല മുഴുവൻ ദൂതന്മാരും അഗ്നിയും അശ്വാഗ്നിയും അഗ്നിരഥവും എല്ലാം കൂടി ആ പ്രവാചകനെ ചുറ്റിയിരുന്നു. നോക്കൂ, അവനവന്റെ കാഴ്ചയെ മാറ്റി. ഈ സംഗതി അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം എന്നത് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്ന ദൈവം ഇവിടെയായിരിക്കുന്നു. അവൻ മനുഷ്യനായപ്പോൾ ചെയ്ത ഒരേ ഒരു കാര്യം എന്നത് അവൻ തന്റെ മുഖം മൂടി മാറ്റിയെന്നതായിരുന്നു. അവൻ ഈ എൻ മോർഫെ, അവൻ എന്തായിരുന്നുവോ അതിൽ നിന്നും അവൻ എന്താകുന്നുവോ അതിലേക്ക് സ്വയം മാറ്റിയെന്നാണ്, അല്ലെങ്കിൽ അവന്റെ മുഖം മൂടി വേറൊരു പ്രവൃത്തിക്കായി മാറ്റിയെന്നാകുന്നു. അതൊരു വലിയ നാടകത്തെ പോലെയാണ്. അത് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞിരുന്നതുപോലെ ഇത് ഷേക്സ്പിയറുമായി ഒരുവിധം പിടികിട്ടുന്നത് പോലെയാണ്. ഇതൊരു ദീർഘസമയമായിരിക്കുന്നു. എന്നാൽ ഷേക്സ്പിയർ ഇംഗ്ലണ്ടിലെ ജെയിംസ് രാജാവിന് മാക്ബത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഈ നാടകം എഴുതി. നോക്കൂ, ഷേക്സ്പിയർ മന്ത്രവാദികളിൽ വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ ഈ നാടകത്തിൽ രാജാവ് മന്ത്രവാദികളെ വിശ്വസിച്ചിരുന്നതിനാൽ അദ്ദേഹത്തിന് മന്ത്രവാദികളെ അതിൽ ചേർക്കേണ്ടിയിരുന്നു. ഇപ്പോൾ അത് ചെയ്യുന്നതിനു വേണ്ടി അവൻ മുഖഭാവം മാറ്റിയിരുന്നു. ബെക്കിയുടെ സ്കൂളിൽ കാർമെനിൽ അവർ അഭിനയിച്ചിരുന്നു. ഈ സ്കൂളിൽ നിന്നും കുറച്ചാഴ്ചകൾക്ക് മുമ്പ് അവൾ ബിരുദം പ്രാപിച്ചിരുന്നു. ഒരുപക്ഷെ ഒരു വ്യക്തി തന്നെ മൂന്നോ നാലോ ഭാഗം അഭിനയിച്ചിട്ടുണ്ടാകാം. അത് ചെയ്യുന്നതിനു വേണ്ടി അവൻ തന്റെ മുഖം മൂടി മാറ്റിയിരുന്നു. ചിലപ്പോൾ അവൻ ഇങ്ങനെ ഒരു സ്വഭാവമായിട്ടും അടുത്ത വട്ടം വേറൊരു കഥാപാത്രമായിട്ടും വന്നിരുന്നു. എന്നാൽ എല്ലാ വട്ടവും അത് ഒരേ വ്യക്തി തന്നെയായിരുന്നു. ദൈവം അതാകുന്നു. അവൻ സ്വയം ഒരു അഗ്നിസ്തംഭത്തിൽ നിന്നും ഒരു മനുഷ്യനായി തീർന്നു. അവൻ ആ രൂപത്തിൽ നിന്നും മാറി തിരികെ വീണ്ടും ആത്മാവിലായിട്ട്, അതിനാൽ അവൻ മനുഷ്യനിൽ വസിക്കാൻ കഴിയുമായിരുന്നു. ദൈവം മനുഷ്യനിൽ അവൻ യഥാർത്ഥത്തിൽ എന്തായിരുന്നുവോ അത് അഭിനയിക്കുകയാണ്. യേശു ക്രിസ്തു എന്നത് ദൈവ മനുഷ്യനിലായി പ്രവർത്തിക്കുകയാണ്, ഒരു മനുഷ്യനിലായി അഭിനയിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ഉള്ളിൽ അത് തന്നെയായിരുന്നു അവൻ. അവൻ അഗ്നിസ്തംഭത്തിൽ നിന്നും രൂപം മാറിയതിനു ശേഷം കടന്നു വന്നു. ഈ അഗ്നിസ്തംഭം മരുഭൂമിയിൽ ഒരു മൂടുപടമായിരുന്നിട്ട് ദൈവം ഇസ്രായേലിനെ മറഞ്ഞിരുന്നു. മോശി അവന്റെ ശരീരത്തിന്റെ രൂപം കണ്ടിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അവൻ ഈ അഗ്നിസ്തംഭത്തിന് പിന്നിലായി മറിഞ്ഞിരിക്കുകയും അത് ദൈവത്തിൽ നിന്നുമെന്ന ദൈവവചനമായിരുന്നു. ഇപ്പോൾ പെന്തക്കോസ്തു തൊട്ട് ദൈവം ഒരു മനുഷ്യനിൽ പ്രവർത്തിക്കുകയല്ല, എന്നാൽ ഇപ്പോൾ അവൻ മനുഷ്യരിൽ കൂടെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അവൻ യേശു എന്ന ഒരു മനുഷ്യനിൽ കൂടെ പ്രവർത്തിക്കുകയായിരുന്നു. ഇപ്പോൾ അവൻ തന്റെ ഈ ഉദ്ദേശത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരിൽ കൂടെ പ്രവർത്തിക്കുകയാണ്. ദൈവം മനുഷ്യന്റെ രൂപത്തിൽ അവൻ സ്വയം ദൈവത്തിന്റെ രൂപത്തിൽ നിന്നും മനുഷ്യന്റെ രൂപത്തിലേക്ക് തന്നെ തന്നെ സ്വയം മാറ്റി. അവൻ മൂന്ന് പേരിൽ, മൂന്ന് പുത്രന്മാരുടെ പേരിൽ വന്നു. അവൻ മനുഷ്യപുത്രൻ എന്ന പേരിലും ദാവീദ് പുത്രൻ എന്ന പേരിലും ദൈവപുത്രൻ എന്ന പേരിലുമായി മൂന്ന് പുത്രന്മാരുടെ പേരിൽ വന്നു. അവൻ ആദ്യം മനുഷ്യപുത്രന്റെ പേരിൽ വന്നു, കാരണം അവനൊരു പ്രവാചകനായിരുന്നു. യഹോവ സ്വയം തന്നെ യെഹെസ്കേലിനെയും പ്രവാചകന്മാരെയും മനുഷ്യപുത്ര നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചിരുന്നു. യേശു ഒരിക്കലും അവനെ തന്നെ ദൈവപുത്രനായി സൂചിപ്പിച്ചിരുന്നില്ല, അവൻ സ്വയം അവനെ തന്നെ മനുഷ്യപുത്രനായി സൂചിപ്പിച്ചിരുന്നു. കാരണം തിരുവെഴുത്തിന് നീക്കം വന്നുകൂടായല്ലോ. തിരുവെഴുത്തുള്ള യാതൊരു കാര്യത്തിനും നീക്കം വരാൻ കഴിയില്ല. എല്ലാ വചനവും അപ്രകാരം തന്നെയായിരിക്കണം. അപ്രകാരമാണ് ഞാനിത് വിശ്വസിക്കുന്നത്, അപ്രകാരമാണ് അതായിരിക്കേണ്ടതും. അത് ഞാനിത് വിശ്വസിക്കുന്നത് കൊണ്ടല്ല, എന്നാൽ ഇത് ദൈവവചനമായിരിക്കുന്നതിനാലാണ്. ആദിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വേദപുസ്തകത്തിലെ ഒന്നാമത്തെ താളിൽ തന്നെ, ഉത്പത്തി ഒന്നിൽ തന്നെ, എല്ലാ രോഗങ്ങളും ദുഃഖങ്ങളും തലവേദനയും മറ്റെല്ലാ കാര്യങ്ങളും മനുഷ്യന് വരാൻ ഇടയാക്കിയത് ഒരു വ്യക്തി ഒരു വചനത്തെ അവിശ്വസിച്ചതിനാലാണെന്ന് നാം കാണുന്നു. അത് വേദപുസ്തകത്തിൽ ആദ്യമാകുന്നു. വേദപുസ്തകത്തിന്റെ അവസാനത്ത് വെളിപാട് 22 അതേ ദൈവം പറഞ്ഞു, ആരെങ്കിലും ഇതിൽ നിന്നൊരു വാക്കെടുക്കുകയോ ഒരു വാക്ക് ചേർക്കുകയോ ചെയ്താൽ. ഇത് വചനം വചനപ്രകാരമായിരിക്കണം. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളെ ഞാനത് എടുക്കുന്നത് പോലെ സ്ത്രീകൾ അവരുടെ മുടി കത്തിരിക്കുന്നതിനെ കുറിച്ചും മറ്റും ആരെങ്കിലും എപ്പോഴും എന്റെ മേൽ വരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അവൾ അത് ചെയ്യുന്നത് അവൾ എത്ര വിശുദ്ധയായാലും എത്രമാത്രം അവൾക്ക് അറിയാമെങ്കിലും അതൊരു കാര്യമല്ല. അപ്പോഴും അവൾ തെറ്റാണ്. അവൾ നിക്കറുകളും ഈ രീതിയിലുള്ള വസ്ത്രങ്ങളും ഇപ്രകാരം ധരിക്കുന്നു. അവൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ കാര്യമാക്കുന്നില്ല. അവൾക്ക് എത്ര നല്ലവണ്ണം പാട്ട് പാടാൻ കഴിഞ്ഞാലും എത്ര നല്ലവണ്ണം പ്രസംഗിക്കാൻ കഴിഞ്ഞാലും അവൾക്ക് എന്തെല്ലാം ചെയ്താൽ കഴിഞ്ഞാലും അവൾ ഏത് രീതിയിലുള്ള ജീവിതം ജീവിച്ചാലും അതപ്പോഴും ഒരു വചനം നീക്കം വന്നിരിക്കുന്നതാണ്. അതെല്ലാ വചനവുമായിരിക്കണം. ഒരു വാചകമല്ല, ഒരു വാക്കല്ല, ഒരു വചനവുമല്ല. അതുകൊണ്ട് ഈ വേദപുസ്തകം സ്വയമായ വ്യാഖ്യാനമല്ല. അത് എഴുതപ്പെട്ടിരിക്കുന്ന പ്രകാരം തന്നെ വചനം വചനമായിരിക്കണം. നാം അത് വിശ്വസിച്ചിരിക്കണം. വിശ്വസിക്കുക മാത്രമല്ല, എന്നാൽ അത് ജീവിക്കുകയും വേണം. നാം അതനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ പിന്നെ നാം അത് വിശ്വസിക്കുന്നില്ല. നാം വിശ്വസിക്കുന്നു എന്ന് പറയുക മാത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞിരുന്നതിനെ ആധാരമായി നോക്കുകയാണെങ്കിൽ ശിഷ്യന്മാർക്ക് അത് വിശദമാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അത് വിശ്വസിച്ചിരുന്നു. അവർ അത് ഏറ്റുപറയുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്തു. ബാക്കിയുള്ളവരെല്ലാം അത് വിട്ടുമാറിപ്പോയപ്പോൾ അവർ അതോടൊപ്പം തന്നെ നിന്നു. അവർ അത് വിശ്വസിച്ചിരുന്നു. അപ്രകാരമാണ് നാം ചെയ്യുന്നത്. അപ്രകാരമാണ് നിങ്ങൾ അത് ചെയ്തിരിക്കേണ്ടത്. മറ്റുള്ളവർ എന്ത് ചെയ്താലും അതൊരു കാര്യമല്ല. നാം അത് വിശ്വസിക്കുകയും അതിനുശേഷം അതോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അത് വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ അവൻ വന്നിരുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കുക. അവന് മനുഷ്യപുത്രനായി വരേണ്ടിയിരുന്നു, കാരണം തിരുവെഴുത്തിൽ ദൈവം അവർക്കായി ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ കാരണത്താൽ അവന് സ്വയം അവനെ തന്നെ ദൈവപുത്രൻ എന്ന് വിളിച്ചുകൊണ്ട് വരുവാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ഇത് അതിന്റെ കാലമല്ലായിരുന്നു. അവൻ മനുഷ്യപുത്രനായിരുന്നു കൊണ്ട് പ്രവചിക്കുകയും നിവർത്തിക്കുകയും ചെയ്തിരുന്നതായ കാര്യങ്ങളെയെല്ലാം അവർക്ക് വെളിപ്പെടുത്തുകയും അവൻ എന്തായിരുന്നുവെന്ന് താരതമ്യപ്പെടുത്തുകയുമായിരുന്നു. അപ്പോൾ അവൻ ഈ ഭൂമിയിൽ മനുഷ്യപുത്രനായിരുന്നു. സൂറോ ഫിനിക്കക്കാരിയായ സ്ത്രീ അവന്റെ അടുക്കലേക്ക് ഓടി വന്നിട്ട് ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമെന്ന് പറഞ്ഞത് ശ്രദ്ധിക്കുക. അവൻ തല പോലും ഉയർത്തി നോക്കിയില്ല. ദാവീദ് പുത്രനായിട്ട് അവൾക്ക് അവന്റെ മേൽ യാതൊരു അധികാരവുമില്ലായിരുന്നു. അവൾ അന്യജാതിയായ സ്ത്രീയായിരുന്നു. എന്റെ മകൾക്ക് എന്റെ മേൽ ഒരു ഭർത്താവായി അധികാരമില്ലാത്തതുപോലെയും അല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് ഒരു മകളായി അധികാരമില്ലാത്തതുപോലെയും ആകുന്നു. എന്നൊരിക്കലും അവൾ എന്റെ ഭാര്യയും എന്റെ മകളുമാകുന്നു. അവൾ സുവിശേഷത്തിൽ എന്റെ മകളാകുന്നു. എന്നാൽ ഈ ഭൂമിയിൽ ഒരു പിതാവെന്ന് വിളിക്കുന്നതിന് യാതൊരു അധികാരവുമില്ല. ഇപ്പോൾ ഈ അന്യജാതിക്കാരിയായ സ്ത്രീക്ക് അവന്റെ മേൽ ദാവീദ് പുത്രൻ എന്ന് വിളിക്കുന്നതിന് യാതൊരു അധികാരവുമില്ലായിരുന്നു. എന്നാൽ അന്ധനായ ബർത്തലോമായിക്കുണ്ടായിരുന്നു, കാരണം അവൻ ഒരു യഹൂദനായിരുന്നു. ഇപ്പോൾ അവൻ മനുഷ്യപുത്രനായി വന്നു. നിങ്ങൾക്ക് ഈ വചനങ്ങളെയും ഈ കാര്യങ്ങളെയും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ വലിയുടെ സമയത്ത് നിങ്ങൾ ഹാറ്റി റൈറ്റിനെ ശ്രദ്ധിക്കുക. നിങ്ങൾ അത് ഓർക്കുന്നുണ്ടല്ലോ. എല്ലാ കാര്യങ്ങളിലും വെച്ച് ആ സ്ത്രീ ശരിയായ കാര്യത്തെ പറഞ്ഞു. നിങ്ങൾക്ക് ദൈവത്തോട് ശരിയായ വചനവും ശരിയായ കാര്യവും പറയേണ്ടിയിരിക്കുന്നു. ശ്രദ്ധിക്കുക, ആദ്യം അവൻ പ്രവാചകനായിട്ട് വന്നു. അവർ അവനെ ക്രൂശീകരിച്ചു. അവന്റെ സ്വന്തക്കാർ അവനെ ക്രൂശീകരിച്ചു. അവൻ മനുഷ്യപുത്രനായി വന്നു. അതിനുശേഷം പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവൻ ദൈവപുത്രനായി. ദൈവം ആത്മാവാകുന്നു. അവൻ ദൈവപുത്രനായ പരിശുദ്ധാത്മാവാകുന്നു. അവൻ ദൈവപുത്രനായി സഭാകാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നു. ഇപ്പോൾ ആയിരം ആണ്ട് വാഴ്ചക്കാലത്ത് അവൻ ദാവീദ് പുത്രനായിട്ട് തന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. അവൻ ദാവീദ് പുത്രനാകുന്നു. ഇപ്പോൾ ഓർക്കുക, ദൈവപുത്രനായിരിക്കുന്നതിനിടയ്ക്ക് ഈ ലാവോദിക്യ കാലഘട്ടത്തിൽ അവർ അവനെ പുറത്താക്കി കളഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അവൻ വീണ്ടും മനുഷ്യപുത്രനായി വെളിപ്പെട്ടുകൊണ്ട്, അതായത് പ്രവാചകനായിട്ട്, അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെ നിറവേറ്റുമെന്ന് പറഞ്ഞു. തിരുവെഴുത്തുകൾ തമ്മിൽ സമ്പൂർണമായും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യപുത്രൻ, ദൈവപുത്രൻ, ദാവീദ് പുത്രൻ. എന്തായിരുന്നു ഇത്? ഓരോ വട്ടവും ഒരേ ദൈവം തന്നെ. അവന്റെ രൂപം എൻമോർഫി ആയിട്ട് മാറുകയാണ്. അവനത് മാറ്റുക മാത്രം ചെയ്തു. അവനതൊരു വലിയ നാടകമായിരുന്നു. അവനത് അഭിനയിക്കുകയായിരുന്നു. അവൻ മനുഷ്യപുത്രനായിട്ട് വന്നു, അത് പ്രവാചകനായിരുന്നു. അവൻ ശരിക്കും അത് തന്നെ ചെയ്തിട്ട് കണറ്റുകരയിലെ സ്ത്രീ പോലും അവളുടെ പാപത്തിൽ നിറഞ്ഞ ജീവിതത്തിൽ അവനെ തിരിച്ചറിഞ്ഞു. അവൾ പറഞ്ഞു, ക്രിസ്തു എന്ന് വെച്ചാൽ മച്ചിയാവരും എന്ന് ഞങ്ങൾ അറിയുന്നു. അവൻ ഇത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അവൾ തിരിച്ചറിഞ്ഞു, കാരണം അവൾ മുൻനിർണയിക്കപ്പെട്ട വിത്തായിരുന്നു. ബാക്കിയുള്ളവർ അവിടെ അത് തിരിച്ചറിഞ്ഞില്ല, കാരണം അവരുടെ പക്കൽ തിരിച്ചറിഞ്ഞതിനായി യാതൊന്നുമില്ലായിരുന്നു. അവർ പാപത്തിൽ തന്നെ ആരംഭിച്ചിരുന്നു. അവന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവൻ തന്റെ രൂപത്തെ മാറ്റുന്നു. പിന്നെ അവൻ മനുഷ്യപുത്രന്റെ രൂപത്തിൽ വന്നു. മതപരിഷ്കർത്താക്കളായ വെസ്ലിയുടെയും ലൂഥറിന്റെയും കാലഘട്ടങ്ങളിൽ കൂടി അങ്ങനെ അവർക്കിതെല്ലാം കൂടി ഇസ്രായേലിന് കിട്ടിയതുപോലെ ഒരു ഭാണ്ഡക്കെട്ടായി കിട്ടിയിട്ട് അവൻ ഈ അന്ത്യനാളുകളിൽ പരിശുദ്ധാത്മാവായിട്ട് പെന്തിക്കോസ്തുകാരുടെ കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരിത് നിഷേധിച്ചു കളഞ്ഞു. ഇസ്രായേൽ ചെയ്ത അതേ കാര്യം തന്നെ അവർ ചെയ്തു. അവനിപ്പോൾ എന്താണ് ചെയ്യുന്നത്? മനുഷ്യപുത്രനായി തിരികെ വരികയാണ്. അതിനുശേഷം അതിൽ നിന്നും ദാവീദ് പുത്രനാകുന്നു. നാം എത്രമാത്രം അറുത്തിരിക്കുന്നുവെന്ന് നോക്കുക. മനുഷ്യപുത്രൻ, ദാവീദ് പുത്രൻ, ദൈവപുത്രൻ. മലാഖിയുടെ നാല് പ്രകാരവും ഈ നാഴികയിലേക്ക് ബന്ധപ്പെട്ട ബാക്കിയുള്ള പ്രവചനങ്ങൾക്കനുസരിച്ച് ഈ അവസാന നാളുകളിൽ അവൻ മനുഷ്യപുത്രനായി വെളിപ്പെട്ടിരിക്കുന്നു. സഭയുമായിട്ട് ഇനിയും ഒരു ഇടപാടില്ല. അവർ അവനെ പുറത്താക്കി കളയുകയും അവൻ പുറത്തു നിന്നുകൊണ്ട് വാതിൽക്കൽ മുട്ടുകയും ചെയ്യുന്നു. ഇപ്പോഴും ഏതോ ഒരു മുൻനിർണയിക്കപ്പെട്ട വിത്ത് അവിടെ ആയിരിക്കുന്നു. അവരുടെ അടുക്കൽ അവൻ എത്തിയിരിക്കണം. ദൈവം മനുഷ്യനിലായിട്ട് സ്വയം അവനെ തന്നെ കാലിയാക്കി. യോവേൽ 2:28 അവൻ പറഞ്ഞു, ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. അവിടെയുള്ള യവന ഭാഷയിലെ വാക്കിനെ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്റെ പക്കൽ ഇത് തെറ്റായിട്ടുണ്ടായിരിക്കാം, എന്നാൽ നിങ്ങൾ ഈ വാക്കുകളെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇംഗ്ലീഷിലുള്ള വാക്കുകൾക്ക് ചിലപ്പോൾ ഇരട്ടയായ അർത്ഥമുണ്ടായിരിക്കും. അത് നാം ഗോഡ് അല്ലെങ്കിൽ ദൈവം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് പോലെയാണ്. ഉത്പത്തിയുടെ ഒന്നിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നാൽ വേദപുസ്തകത്തിൽ ആദിയിൽ ഇലോഹീം എന്നാകുന്നു. ഇലോഹീമിനെ ഇംഗ്ലീഷിൽ ദൈവം എന്ന് വിളിക്കുന്നു. എന്നാൽ അത് യഥാർത്ഥത്തിൽ ഇലോഹീം ആയിരിക്കുന്നില്ല. ദൈവം എന്ന വാക്കിന് എന്തും ദൈവമായിരിക്കാൻ കഴിയും. നിങ്ങൾക്കൊരു വിഗ്രഹത്തെ ദൈവമാക്കാൻ കഴിയും. ഒരു പിയാനയോ ദൈവമാക്കാൻ കഴിയും. നിങ്ങൾക്ക് എന്തിനേയും ദൈവമാക്കാൻ കഴിയും. എന്നാൽ ഇലോഹീം എന്ന വാക്കിന് അത് കഴിയുകയില്ല. അതിന്റെ അർത്ഥം സ്വയം സ്ഥിതി ചെയ്യുന്നവനെന്നാകുന്നു. മനസ്സിലായില്ലേ? ഒരു പിയാനോയ്ക്ക് സ്വയം സ്ഥിതി ചെയ്യാൻ കഴിയുകയില്ല. മറ്റു യാതൊന്നും തന്നെ സ്വതം സ്ഥിതി ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇലോഹീം എന്ന വാക്കിന്റെ അർത്ഥം എല്ലായ്പ്പോഴും സ്ഥിതി ചെയ്യുന്നവനെന്നാകുന്നു. ദൈവം എന്ന വാക്കിന് എന്തു തന്നെയും അർത്ഥമാക്കാൻ കഴിയും. വാക്കിലെ വ്യത്യാസത്തെ നിങ്ങൾ കാണുന്നില്ലേ? അവൻ കാലിയാക്കി അല്ലെങ്കിൽ പകർന്നു എന്നിവിടെ പറയുമ്പോൾ നാം അതിനെ അവൻ എന്തോ പുറത്തേക്ക് വമിച്ചു എന്ന് വിചാരിക്കും. കാലിയാക്കി അല്ലെങ്കിൽ പകർന്നു എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം അവനിൽ നിന്നും വ്യത്യസ്തമായി എന്തോ ഒന്ന് പുറത്തു പോയി എന്നാകുന്നു. എന്നാൽ യവന ഭാഷയിലെ കിനോസ് എന്ന വാക്ക് അവൻ എന്തോ പുറത്തേക്ക് വമിച്ചുവെന്നോ അവന്റെ കൈ പോയി എന്നോ അല്ലെങ്കിൽ കണ്ണുപോയി എന്നോ വേറൊരു വ്യക്തി പോയോ എന്നോ മറ്റോ അർത്ഥമാക്കുന്നില്ല. അത് അവൻ സ്വയം രൂപം മാറ്റിയതായിരുന്നു, അവൻ സ്വയം പകർന്നു എന്നാണ്. ആമേൻ. വേറൊരു മുഖമുടിയിലേക്ക് വേറൊരു രൂപത്തിലേക്ക് പകർന്നു എന്നാണ്. പരിശുദ്ധാത്മാവ് എന്ന് വിളിക്കപ്പെടുന്ന വേറൊരു വ്യക്തി അവനിൽ നിന്ന് പുറത്തു വന്നു എന്നല്ല, എന്നാൽ അത് അവൻ സ്വയം തന്നെയായിരുന്നു. നിങ്ങൾക്കിത് മനസ്സിലായോ? അവൻ സ്വയം ജനങ്ങളിലേക്ക് സ്വയമായി പകർന്നു. അത് ക്രിസ്തു നിങ്ങളിലാകുന്നു. ദൈവം സ്വയം മനുഷ്യജാതിയിലേക്ക് തന്റെ വിശ്വാസികളിലേക്ക് സ്വയമായി പകരുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് എത്ര മനോഹരവും അത്ഭുതകരവുമാകുന്നു. പകർന്നു, അങ്ങനെ ചെയ്യുന്നത് അവന്റെ നാടകത്തിന്റെ ഒരു ഭാഗമായിരുന്നു. ദൈവത്തിന്റെ സർവസമ്പൂർണതയും ഈ വ്യക്തിയായ യേശുക്രിസ്തുവിൽ ദേഹരൂപത്തിൽ വസിക്കുന്നു. അവൻ ദൈവമായിരുന്നു, ദൈവം മാത്രമാകുന്നു. അവൻ മൂന്നാമത്തെ വ്യക്തിയോ രണ്ടാമത്തെ വ്യക്തിയോ ആദ്യത്തെ വ്യക്തിയോ അല്ല, എന്നാൽ ഈ വ്യക്തിയായ ദൈവം മനുഷ്യജഡത്തിൽ ആവരണം ചെയ്യപ്പെട്ടതായിരുന്നു. 1 തീമോത്തിയോസ് 3:16 പ്രകാരം ദൈവഭക്തിയുടെ മർമ്മം സമതമാ മണ്ണം വലിയതാകുന്നു. കാരണം ദൈവം എലോഹീം വേദപുസ്തകത്തിൽ വലിയ അക്ഷരത്തിൽ ദൈവം എന്നെഴുതിയിരിക്കുന്നു. അത് സൂചിപ്പിച്ചിരിക്കുന്നതിനെ തിരികെ നോക്കുകയാണെങ്കിൽ അത് തുടക്കത്തിൽ എലോഹീം എന്നാണ് പറഞ്ഞിരുന്നത്. ആദിയിൽ എലോഹീം. എലോഹീമിന്റെ മർമ്മം സമതമാമണ്ണം വലിയതാകുന്നു. കാരണം എലോഹീം ജഡത്തിൽ വെളിപ്പെട്ടു, ഞങ്ങളുടെ കൈകൊണ്ട് ഞങ്ങൾ അവനെ തൊട്ടു. എലോഹീം മനുഷ്യ ശരീരത്തിൽ മറഞ്ഞിരുന്നു. കാലത്തെയും സമയത്തെയും എല്ലാ കാര്യങ്ങളിലും നിറഞ്ഞിരുന്ന മഹാനായ യഹോവ ജഡമായി തീർന്നു. ഞങ്ങൾ അവനെ എലോഹീമിനെ കൈകൊണ്ട് തൊട്ടു. ആദിയിൽ എലോഹീം ഉണ്ടായിരുന്നു, എലോഹീം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. എന്താകുന്നു ഇത്? ഇത് അവന്റെ രീതിയിലുള്ള അവനെ നാടകത്തിന്റെ ഭാഗങ്ങളാകുന്നു. ഈ രീതിയിലാണ് അവനിത് അഭിനയിച്ചിട്ട് സ്വയം തന്നെ തന്നെ നമുക്ക് ഏതോ ഒരു വ്യത്യസ്തമായ വ്യക്തിയായി വെളിപ്പെടുത്തുന്നത്. നാം മർത്യരാണെന്ന് അവൻ അറിയുന്നു, കൂടാതെ നാം മർത്യരെ പോലെ മനസ്സിലാക്കുന്നു. നാം മർത്യരെ പോലെ മാത്രമായി അറിയപ്പെടുന്നു. നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മെ അനുവദിക്കുന്ന പ്രകാരം മാത്രം നാം അറിയുന്നു, ബാക്കിയുള്ളതിനെ നാം വിശ്വസിക്കുക മാത്രം ചെയ്യുന്നു. നാം ദൈവത്തെ കണ്ടിരുന്നാലും ഇല്ലെങ്കിലും ദൈവമുണ്ടെന്ന് പറയുന്നു. എങ്ങനെയൊക്കെ ആയാലും അത് നാം വിശ്വസിക്കുന്നു. അതുണ്ടായാലും ഇല്ലെങ്കിലും നാം അപ്പോഴും അത് വിശ്വസിക്കുന്നു. കാരണം ദൈവം അപ്രകാരം പറഞ്ഞിരിക്കുന്നു. ആദ്യപ്രകാരം അബ്രഹാമിന് തന്റെ പുത്രനെ കാണാൻ കഴിയാതെ ഇരുന്ന മാതിരിയാണ്. യാതൊരു അടയാളങ്ങളോ സാറായിക്കൊരു ഗർഭമോ എന്തെങ്കിലും ആർത്തവ സമയമോ യാതൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിരിക്കലും ദൈവം അപ്രകാരം പറഞ്ഞിരുന്നു. എല്ലാവിധ ആശകളും അവളുടെ ഗർഭം തന്നെ മരിച്ചിരിക്കുകയും അവനിലുണ്ടായിരുന്ന ജീവൻ പോയിക്കഴിഞ്ഞിരിക്കുകയും ജീവന്റെ ഉറവ് ഉണങ്ങിക്കഴിഞ്ഞിരിക്കുകയും അവളുടെ ജീവനും അവളുടെ ഉള്ളിൽ ഉണങ്ങിക്കഴിഞ്ഞിരുന്നു. എന്നിരിക്കലും ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തതെന്തും പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അപ്രകാരമാണ് ഇന്ന് നാം ആ വചനത്തെ വിശ്വസിച്ചിരിക്കേണ്ടത്. എങ്ങനെ അതായിരിക്കുന്നതാണ് എനിക്കതറിയില്ല. അത് അപ്രകാരമായിരിക്കുമെന്ന് ദൈവം പറയുകയും അത് ഉറപ്പാക്കുകയും ചെയ്തിരിക്കുന്നു. അദൃശ്യനായ ഈ മഹാൻ വ്യക്തി ആരാകുന്നു? അബ്രഹാം ദർശനത്തിൽ കണ്ടിരുന്നത് ആരായിരുന്നു? അവസാന സമയത്ത് പുത്രൻ വരുന്നതിന് മുമ്പ് അവൻ ജഡത്തിലായി. അവസാന സമയത്ത് ദൈവം സ്വയം അബ്രഹാമിന്റെ അടുക്കൽ മനുഷ്യരൂപത്തിലെത്തി. അവൻ വെളിപ്പെട്ടു. ഒരുവട്ടം ഒരു ചെറിയ വെളിച്ചമായി അവനെ കണ്ടിരുന്നു. അബ്രഹാം അവനെ ദർശനത്തിൽ കണ്ടിരുന്നു. അവൻ അവന്റെ ശബ്ദവും കേട്ടിരുന്നു. പല വെളിപാടുകളും ഉണ്ടായിരുന്നു. എന്നാൽ വാഗ്ദത്ത പുത്രൻ വരുന്നതിന് മുമ്പേ അബ്രഹാം അവനെ മനുഷ്യരൂപത്തിൽ കാണുകയും അവനോട് സംസാരിക്കുകയും അവനെ ഇറച്ചിയും വെള്ളം കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്തു. ശ്രദ്ധിക്കുക, ദൈവം സ്വയം മനുഷ്യജഡത്തിൽ മറഞ്ഞിരുന്നു. ഇത് അവന്റെ രീതിയുടെ ഒരു ഭാഗമാകുന്നു. ഇപ്രകാരമാണ് അവൻ നമ്മുടെ മുമ്പിൽ സ്വയം വെളിപ്പെടുന്നതും. നിത്യവചനമായ ദൈവമായ യഹോവ ജഡത്തിൽ വെളിപ്പെടുകയും ചെയ്യുന്നത്. ഇത് വിശുദ്ധ യോഹന്നാന്റെ 1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. ആദിയിൽ എലോഹീം ഉണ്ടായിരുന്നു, എലോഹീം വചനമായി, വചനം എലോഹീം ആയിരുന്നു, വചനം എലോഹീമായി തീർന്നു. ഇതും അതേ കാര്യം തന്നെയായിട്ട് തുറക്കുകയാണ്. അത് ദൈവത്തിലുള്ള വിശേഷ ഗുണം മാതിരിയാണ്. ഒരു വിശേഷ ഗുണം എന്നത് നിങ്ങളുടെ വിചാരമാകുന്നു. ആദിയിൽ നിത്യനായ ദൈവം, അവൻ ഒരു ദൈവം പോലും ആയിരുന്നില്ല, അവൻ നിത്യനായിരുന്നു. അവൻ ദൈവമായിരുന്നില്ല. ദൈവം എന്നത് ആരാധനയ്ക്കായുള്ള ഒരു വസ്തു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാമഗ്രിയാണ്. അതിനാൽ അവൻ ദൈവം പോലും ആയിരുന്നില്ല, അവൻ നിത്യനായ ഇലോഹിമായിരുന്നു. എന്നാൽ അവനിൽ വിചാരങ്ങൾ ഉണ്ടായിരുന്നിട്ട് അത് ഭൗതികമായി തീരുന്നതിന് അവൻ ആഗ്രഹിച്ചിരുന്നു. അതിനവൻ എന്താണ് ചെയ്തത്? അവനൊരു വചനം കൽപ്പിക്കുകയും അത് ഭൗതികമായി തീരുകയും ചെയ്തു. ഉത്പത്തി തൊട്ട് വെളിപാട് വരെയുള്ള മുഴുവൻ ചിത്രവും അത് തന്നെയാകുന്നു. യാതൊരു തെറ്റുമായിരിക്കുന്നില്ല. ഇത് ഏലോഹീം ഭൗതികമായി തീർന്നിട്ട് അവന് തൊടാനും അനുഭവിക്കാനും കഴിയുന്നതാണ്. ആയിരം ആണ്ട് വാഴ്ചക്കാലത്ത് ഇലോഹീം സിംഹാസനത്തിലായിരിക്കുന്നു. അത് ശരിയാണ്. അവിടെ അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ മുൻനിർണയിച്ച് തന്റെ പ്രജകൾ തനിക്ക് ചുറ്റുമായിരിക്കുന്നു. അതൊരു മനുഷ്യൻ ഒരു വാർപ്പുകാരൻ മണികൾ ഉണ്ടാക്കുന്നത് പോലെയാണ്. ഓരോ മണിക്കും ഒന്നിൽ നിന്നും മറ്റൊന്ന് വ്യത്യസ്തമായി നാദം മുഴക്കേണ്ടതായിട്ടുണ്ട്. ഒരേ വസ്തുക്കൾ തന്നെയായിരിക്കുന്നു, എന്നാൽ കൂടുതൽ ഇരുമ്പും കൂടുതൽ ഉരുക്കും കൂടുതൽ ചെമ്പും കൊണ്ട് അത് അതിനെ ഒരു നല്ല നാദത്തെ കൊടുക്കാനിടയാക്കുന്നു. അപ്രകാരമാണ് ദൈവം ചെയ്തത്. അവൻ ഇതുകൊണ്ട് അതിനെ പോഷിപ്പിക്കുകയും അതുകൊണ്ട് ഇതിനെ പോഷിപ്പിക്കുകയും അങ്ങനെയെല്ലാം ചെയ്തിട്ട് അവൻ ആഗ്രഹിച്ച് കിട്ടുന്നത് വരെ അവൻ ചെയ്തു. അങ്ങനെയാണ് അവൻ താഴെ ഇറങ്ങി വന്നത്. ദൈവം സ്വയം ഒരു അഗ്നിസ്തംഭത്തിൽ അനാവരണം ചെയ്തുകൊണ്ട് പ്രവാചകന്മാരിൽ കൂടെയും പിന്നെ ദൈവപുത്രനിലേക്ക് വന്നു. അത് അവൻ തന്നെ ദൈവമായിരുന്നു. നോക്കൂ, അത് അതേ ദൈവം തന്നെ സമ്പൂർണതയിൽ നിന്നും സമ്പൂർണതയിലേക്കും മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്കും തന്നെ കൊണ്ടുവരികയാണ്. സഭ പോകുന്നതും അതേ രീതിയിൽ തന്നെയാണ്. ശ്രദ്ധിക്കുക, കാലഘട്ടങ്ങളിൽ കൂടി അതേ രീതിയിൽ തന്നെ തന്റെ പ്രവാചകന്മാരാൽ അവൻ സ്വയം അവനെ വെളിപ്പെടുത്തി. അവർ യഥാർത്ഥത്തിൽ പ്രവാചകന്മാരായിരുന്നില്ല, അവർ ദേവന്മാരായിരുന്നു. അവൻ അപ്രകാരം പറഞ്ഞിരിക്കുന്നു. കാരണം അവർ കൽപ്പിച്ചത് ദൈവത്തിന്റെ വചനമായിരുന്നു. അവർ ദൈവം മറഞ്ഞിരുന്ന ശരീരമായിരുന്നു. അവർ ദേവന്മാരായിരുന്നു. യേശു സ്വയം തന്നെ അത് പറഞ്ഞു, ഞാൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എന്നെ ദോഷം വിധിക്കുന്നുവോ? ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായിട്ടുള്ളവരെ ദേവന്മാരെന്ന് നിങ്ങളുടെ തന്നെ ന്യായപ്രമാണം പറയുന്നില്ലയോ? അതുകൊണ്ട് ഇത് ദൈവം ഒരു മനുഷ്യനിൽ രൂപം കൊണ്ടിട്ട് അതൊരു പ്രവാചകൻ എന്ന് വിളിക്കപ്പെട്ടിരുന്നതാണ്. കൂടാതെ ദൈവത്തിന്റെ വചനം ഈ മനുഷ്യരുടെ അടുക്കലെത്തി. അതിനാൽ അത് പ്രവാചകന്മാരായിരുന്നില്ല, പ്രവാചകന്മാർ മറയാകുന്നു. എന്നാൽ വചനം ദൈവമായിരുന്നു. മനുഷ്യന്റെ വചനം ഇപ്രകാരം പ്രവർത്തിക്കുകയില്ല. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ആ രീതിയിൽ ഇതിന് പ്രവർത്തിക്കാൻ കഴിയില്ല. എന്നാൽ സംഭാവ്യതയിൽ അത് ദൈവമായിരുന്നു. അവൻ ദൈവത്തിന്റെ വചനം മനുഷ്യന്റെ രൂപത്തിലായിട്ട് അതിനെ ഒരു മനുഷ്യൻ എന്ന് വിളിക്കപ്പെട്ടിരുന്നതാണ്. ശ്രദ്ധിക്കുക, അവൻ തന്റെ സ്വഭാവത്തെ ഒരിക്കലും മാറ്റിയിരുന്നില്ല, തന്റെ രൂപത്തെ മാത്രമാണ് മാറ്റിയിരുന്നത്. എബ്രായർ 13:8 അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. അതുകൊണ്ട് അവൻ വന്നപ്പോൾ അവൻ ഒരിക്കലും അവന്റെ സ്വഭാവത്തെ മാറ്റിയിരുന്നില്ല. അവൻ എല്ലായ്പ്പോഴും ആ പ്രവാചകൻ തന്നെ ആയിരുന്നിട്ട് കാലഘട്ടങ്ങളിൽ കൂടെ അതേ കാര്യം തന്നെയായി. വചനം 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 തന്നെയായിരുന്നു. അവന് തന്റെ സ്വഭാവത്തെ മാറ്റാൻ കഴിയില്ല, എന്നാൽ അവൻ തന്റെ രൂപത്തെ മാറ്റിയിരുന്നു. എബ്രായർ 13:8 അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ എന്ന് പറയുന്നു. അവൻ തന്റെ മുഖംമൂടി മാത്രം മാറ്റി. അത് ഞാൻ ഭർത്താവിൽ നിന്നും എന്റെ കുട്ടി എനിക്ക് ജനിക്കുമ്പോൾ പിന്നെ ഞാൻ പിതാവായിരിക്കുന്നത് പോലെയാണ്. എന്റെ കൊച്ചുമകൻ ജനിക്കുമ്പോൾ ഞാൻ അപ്പൂപ്പനാകുന്നു. എന്നാൽ ഞാൻ മാറുന്നില്ല, അപ്പോഴും അത് ഞാൻ തന്നെയാകുന്നു. ദൈവവും അത് തന്നെ. അത് നിങ്ങളുടെ രൂപത്തിലുള്ള മാറ്റം മാത്രമാകുന്നു. ശ്രദ്ധിക്കുക, സ്വഭാവം ഒരു മനുഷ്യനെ ചെറുപ്പക്കാരിൽ നിന്നും മധ്യവയസ്കനും അതിൽ നിന്ന് വൃദ്ധനുമാക്കുന്നു. അവിടെയാണ് നിങ്ങളും നിങ്ങളുടെ രൂപം മാത്രം മാറുകയാണ്. ഇപ്പോൾ 16 ഒരു ചെറുപ്പക്കാരനെ ഒരു അപ്പൂപ്പനാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുകയില്ല. അവനത് കഴിയുകയില്ല. അവന്റെ രൂപത്തിന് മാറ്റം വരേണ്ടിയിരിക്കുന്നു. കുറച്ച് വർഷങ്ങൾ അതിനുവേണ്ടി എടുക്കുന്നു. അതിനുശേഷം അവൻ അപ്പൂപ്പനാകുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലായോ? എന്നാൽ എല്ലായ്പ്പോഴും അതേ വ്യക്തി തന്നെയാകുന്നു. എല്ലായ്പ്പോഴും ദൈവം തന്നെയാകുന്നു. ഈ രീതിയിൽ അവൻ തന്റെ ജനങ്ങൾക്ക് സ്വയം അവനെ തന്നെ ഇത് ചെയ്യുന്നതിൽ കൂടെ വെളിപ്പെടുത്തുന്നു. ശ്രദ്ധിക്കുക, അഗ്നിസ്തംഭത്തിന്റെ കാലത്ത് കൂടെ അവൻ തന്റെ ജനങ്ങൾക്ക് സ്വയം അവനെ തന്നെ വെളിപ്പെടുത്തി. യേശുവിന്റെ കാലത്ത് അവൻ തന്റെ ജനങ്ങൾക്ക് സ്വയമായി വെളിപ്പെട്ടു. പരിശുദ്ധാത്മാവിന്റെ കാലത്ത് ദൈവപുത്രനെ പോലെയാകുന്നു. അവൻ എല്ലായ്പ്പോഴും അവനെ തന്നെ സ്വയം ഈ രീതിയിൽ തന്റെ ജനങ്ങൾക്ക് അവനെ അറിയുന്നതിന് വേണ്ടി വെളിപ്പെടുത്തി കൊടുക്കുന്നു. അവൻ എന്തിനോ പിന്നിലായി മറഞ്ഞിരിക്കുന്നു. ശ്രദ്ധിക്കുക, എല്ലായ്പ്പോഴും അതേ രീതിയിൽ തന്നെയും അതേ സ്വഭാവത്തിലുമാകുന്നു. കുരിശിങ്കൽ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടി ദൈവം യേശുവിൽ മറഞ്ഞിരുന്നു. ദൈവത്തിന് ആത്മാവായിട്ട് മരിക്കാൻ കഴിയില്ല. അവൻ നിത്യനാകുന്നു. എന്നാൽ അവന് മരണത്തിന്റെ ഭാഗത്തെ അഭിനയിക്കേണ്ടതിന് ഒരു മുഖം മൂടി വെക്കേണ്ടിയിരുന്നു. അവൻ മരിച്ചു. എന്നാൽ തന്റെ ദൈവമായിരിക്കുന്ന രൂപത്തിൽ അവനത് ചെയ്യാൻ കഴിയില്ല. അവന് പുത്രന്റെ രൂപത്തിൽ ഈ ഭൂമിയിൽ മനുഷ്യപുത്രന്റെ രൂപത്തിൽ വന്ന് അത് ചെയ്യേണ്ടിയിരുന്നു. അവന് പുത്രന്റെ രൂപത്തിലാകേണ്ടിയിരുന്നു. അതിനുശേഷം അവൻ പെന്തിക്കോസ്റ്റ് നാളിൽ തിരികെ വന്നപ്പോൾ അവൻ വീണ്ടും ദൈവപുത്രനായി. ഞാനിതാണ് അർത്ഥമാക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? അതിന്റെ ആശയത്തെ പിടികിട്ടിയോ? അവൻ യാതൊരു ലൈംഗികമായ ആഗ്രഹത്തോടും കൂടാതെ മനുഷ്യ ശരീരത്തിൽ വരേണ്ടിയിരുന്നു. എന്തുകൊണ്ടെന്നാൽ അത് നമ്മുടെ സർപ്പസന്ധതിയെ കുറിച്ചുള്ള പ്രസ്താവനയെ വീണ്ടും തെളിയിക്കുന്നു. നോക്കൂ, അത് ലൈംഗിക ബന്ധമായിരുന്നു. ശരിക്കും ലൈംഗികമായിരുന്നു. അത് ആപ്പിളുകളായിരുന്നില്ല, ലൈംഗികമായിരുന്നു. അത് ശരിയാണ്, അത് അങ്ങനെ ആകേണ്ടിയിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ഏതൊരു നല്ല മനുഷ്യനും പിൻകാലങ്ങളിലെ പ്രവാചകന്മാരെ ശ്രദ്ധിക്കുക, എന്നാൽ അവന് പ്രവാചകനേക്കാളും വലിയവനാകേണ്ടിയിരുന്നു. അത് ചെയ്യുന്നതിന് വേണ്ടി അവന് കന്യകയിൽ കൂടി ജനിക്കേണ്ടിയിരുന്നു. ഈ ശാപത്തെ എടുത്തു മാറ്റുന്നതിന് വേണ്ടി അതിന്റെ പ്രതിവിധിയായി അവന് കന്യകയിൽ കൂടി ജനിക്കേണ്ടിയിരുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇത് ലൈംഗികമാകേണ്ടിയിരിക്കുന്നു. തന്റെ സ്വന്തം വരവിൽ അവനത് തെളിയിച്ചു കാണിച്ചു. അവൻ ലൈംഗിക വികാരത്തോടു കൂടിയല്ല, എന്നാൽ കന്യകയിൽ കൂടെ ജനിച്ചാണ് വന്നത്. അവൻ തന്റെ മുഖം മൂടിയെ കുരിശിൽ അവൻ അഭിനയിച്ചു കൊണ്ടിരുന്നതായ നാടകത്തിന്റെ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയെ ചെയ്യുന്നതിനു വേണ്ടി തന്റെ മുഖം മൂടിയെ യഹോവയിൽ നിന്നും യേശുവിലേക്ക് മാറ്റി. യവനന്മാർ അവനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. വിശുദ്ധ യോഹന്നാൻ 12:20 യജമാനനെ ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിരുന്നതിനെ ഞാൻ പ്രസംഗിച്ച് പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ അത് ശ്രദ്ധിച്ചിരുന്നുവോ? യവനന്മാർ പാണ്ഡിത്യമുള്ളവരും വലിയ മഹാന്മാരുമായ മനുഷ്യരായിരുന്നു. ദൈവത്തെക്കുറിച്ച് അവർക്ക് വലിയ വികാരമാണ് ഉണ്ടായിരുന്നത്. കൂടാതെ പൗലോസ് തന്നെ അരയോപക മധ്യേ നിന്നുകൊണ്ട് അവരോട് പ്രസംഗിച്ചിരുന്നു. അവർ ലോകത്തെ ശാസ്ത്രത്തിലും വിദ്യാഭ്യാസത്തിലും നയിച്ചിരുന്നു. അവർ മഹാന്മാരായ ജനങ്ങളായിരുന്നു. എന്നാൽ അവർ പുരാണ കഥകളിലും കലയുടെ പുസ്തകങ്ങളിലും ജിജ്ഞാസ കലകളിലും അങ്ങനെ മറ്റും വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്നു. അവർ ഈ മനുഷ്യനെ കുറിച്ച്, അതായത് രോഗികളെ സൗഖ്യമാക്കാനും സംഭവിക്കാനുള്ള കാര്യങ്ങളെ കൃത്യമായി മുൻകൂട്ടി പറയാനും കഴിഞ്ഞിരുന്ന ഈ മനുഷ്യനെ കുറിച്ച് അവർ ഉത്തേജിക്കപ്പെട്ടിരുന്നു. അവർ ഉത്തേജിക്കപ്പെട്ടിട്ട് അവനെ കാണുന്നതിന് വേണ്ടി വന്നു. ഇപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, ഇത് വിട്ടുകളയരുത്. അവർ വന്നിട്ട് ബത്സയിദക്കാരനായ ഫിലിപ്പിനോട് പറഞ്ഞു, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. ഫിലിപ്പോസും വേറൊരു ശിഷ്യനും കൂടി അവനെ യേശുവിന്റെ അടുക്കൽ യേശുവിനെ കാണിക്കുന്നതിനായി കൊണ്ടുവന്നു. യേശു അവരോട് തിരികെ പ്രസ്താവിച്ച വാക്കുകളെ ശ്രദ്ധിക്കുക. കാരണം അവൻ ആരാണെന്ന് കാണുന്നതിനായി അവർ വന്നിരുന്നു. അവർക്ക് അവനെ കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. അവർ അവന്റെ രൂപത്തെ കണ്ടിരുന്നു, എന്നാൽ അവൻ തന്റെ മന്ദിരത്തിലായിരുന്നു. ദൈവം തന്റെ മന്ദിരത്തിൽ മനുഷ്യ ശരീരത്തിൽ മറഞ്ഞിരുന്നു. അവൻ പറഞ്ഞ വാക്കുകളെ ശ്രദ്ധിക്കുക. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും. മനസ്സിലായില്ലേ? ആ നാഴിക വന്നിരിക്കുന്നു. അത് ഉടനെ തന്നെയായിട്ട് മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കും. അവന് ഭൂമിയിൽ നിന്നും പോയിരിക്കണം. ആ നാഴിക വരാതെ നിങ്ങൾക്കൊരിക്കലും അവനെ കാണാൻ കഴിയുകയില്ല. ഇവിടെ അവർക്ക് യേശുവിനെ എന്തുകൊണ്ട് കാണാൻ കഴിഞ്ഞിരുന്നില്ല? അവൻ മുഖം മൂടി വെച്ചിരുന്നു. ദൈവം മുഖം മൂടി ധരിച്ചിരുന്നു. യവനന്മാർക്കൊരു ദൈവത്തെ ആവശ്യമായിരുന്നു. അവനിത് അവിടെ തന്നെ അവരുടെ മുമ്പിൽ നിന്നിരുന്നു. എന്നാൽ മൂടുപടത്തിന്റെ കാരണത്താൽ അവർക്ക് അവനെ കാണാൻ കഴിഞ്ഞില്ല. അതേ കാര്യം തന്നെയാണ് ഇന്നും. മൂടുപടത്തിന്റെ കാരണത്താൽ അവർക്ക് അവനെ കാണാൻ കഴിയുന്നില്ല. അത് അവരുടെ നേരെ മുമ്പിലായിരിക്കുന്നു. യവനന്മാർ മുഖം മൂടപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ യവനന്മാർക്ക് യേശു മുഖം മൂടപ്പെട്ടിരുന്നു. ശ്രദ്ധിക്കുക, അവൻ അവരോട് പറഞ്ഞു, ഗോതമ്പ് മണി നിലത്ത് വിണിച്ചാകുന്നില്ലെങ്കിൽ അത് തനിയേയിരിക്കും. അവർക്ക് എന്തുകൊണ്ട് അവനെ കാണാൻ കഴിയില്ല എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവിടെ ഒരു മനുഷ്യൻ നിന്നിരുന്നു. അവർ ദൈവത്തെ കാണുന്നതിനായി വന്നു. അവർ ഒരു മനുഷ്യനെ കണ്ടു. അവർക്ക് ദൈവത്തെ കാണാൻ കഴിഞ്ഞില്ല, കാരണം ദൈവം അവർക്ക് മറഞ്ഞിരുന്നു. ദൈവം ഒരു മനുഷ്യനിൽ മറഞ്ഞിരുന്നു എന്നുള്ള കാര്യത്തെ നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊള്ളുക. ദൈവം തന്നോട് കൂടെ ഇല്ലാതെ നീ ചെയ്യുന്ന അടയാളങ്ങൾ ആർക്കും ചെയ്യാൻ കഴിയുകയില്ല എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഇവിടെ ഇതാ, ഒരു മനുഷ്യൻ നിൽക്കുകയും ദൈവത്തിന്റെ പ്രവൃത്തികൾ അവനിൽ കൂടെ വെളിപ്പെടുകയും ചെയ്തിരുന്നു. നോക്കൂ, ദൈവം ഒരു മറയിലായിരുന്നുവെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ദൈവം എല്ലായ്പ്പോഴും മൂടുപടമിട്ടിരുന്നത് പോലെ ഒരു മനുഷ്യനിലായി മൂടുപടമിട്ടിരുന്നു. എന്നാൽ അവർക്ക് അവൻ മറഞ്ഞിരിക്കുകയും അവൻ തന്റെ മനുഷ്യ മന്ദിരത്തിലുമായിരുന്നു. ദൈവം ഒരു മനുഷ്യ മന്ദിരത്തിലായിരുന്നു. ഇപ്പോൾ ശരിക്കും ഈ കാര്യങ്ങളെ ശ്രദ്ധിച്ചുകൊള്ളുക. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ദൈവം മൂടുപടമിട്ടിരിക്കുകയും സ്വയം ലോകത്തിന് മറിഞ്ഞിരിക്കുകയും മനുഷ്യനിൽ മറിഞ്ഞിരിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ ഇതാ ദൈവം നിൽക്കുന്നു. ആ യവനന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് അവനെ കാണാൻ താല്പര്യമുണ്ട്. യേശു പറഞ്ഞു, ഗോതമ്പ് മണിക്ക് നിലത്ത് വീണിച്ചാകേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടേതായ എല്ലാ ആശയങ്ങളോടും മരിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ സ്വന്തം വിചാരങ്ങളിൽ നിന്നും പുറത്തു വരേണ്ടിയിരിക്കുന്നു. അത് ശിഷ്യന്മാർക്ക് അവന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം കുടിക്കുകയും ചെയ്തതിനെ പറ്റി വിശദീകരിക്കാൻ കഴിയാഞ്ഞതുപോലെയാണ്. എന്നാൽ നോക്കൂ, അവർ ആ കാര്യങ്ങൾക്കായി മരിച്ചു കഴിഞ്ഞിരുന്നു. അവർ സിദ്ധാന്തങ്ങളോട് മരിച്ചു, ക്രിസ്തുവിനോട് മരിച്ചു കഴിഞ്ഞിരുന്നു. അതെന്ത് തന്നെയായിരുന്നാലും, എത്രമാത്രം പരാജയപ്പെട്ടതുപോലെ തോന്നിയിരുന്നാലും അതൊരു കാര്യമായിരുന്നില്ല. എങ്ങനെയൊക്കെ ആയാലും അവർ അപ്പോഴും അത് വിശ്വസിച്ചിരുന്നു. അവർക്ക് ആ മനുഷ്യനിൽ അത് കാണാൻ കഴിഞ്ഞിരുന്നു. അവരോടുകൂടെ തിന്നുകയും കുടിക്കുകയും മീൻ പിടിക്കുകയും ഉറങ്ങുകയും അങ്ങനെ എല്ലാം ചെയ്യുകയും ഈ ഭൂമിയിൽ തന്നെ ജനിക്കുകയും അവരോടൊപ്പം നടക്കുകയും സംസാരിക്കുകയും ബാക്കിയുള്ളവരെ പോലെ വസ്ത്രം ധരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അത് ദൈവമായിരുന്നു. അതുകൊണ്ട് യവനന്മാർക്ക് അവനെ കാണാൻ കഴിഞ്ഞിരുന്നില്ല, കാരണം അവൻ അവരിൽ നിന്നും ഒരു മനുഷ്യനിലായി മറഞ്ഞിരുന്നു. ഗോതമ്പ് മണി നിലത്ത് വിണിച്ചാകാതെ എന്നവൻ അവരോട് പറഞ്ഞ കാര്യത്തെ ശ്രദ്ധിക്കുക. ദൈവം ഒരു മനുഷ്യന്റെ രൂപത്തിൽ മൂടുപടമിടുകയും അവരുടെ കണ്ണിന് മുമ്പിൽ നിന്നും സ്വയം മറയുകയും ചെയ്തിട്ട് അവർക്കൊരു മനുഷ്യനെ മാത്രം കാണാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ മുൻനിർണയിക്കപ്പെട്ടവർ ദൈവത്തെ കണ്ടിരുന്നു. ഒരുവൻ അവനിൽ ഒരു മനുഷ്യനെയും മറ്റൊരുവൻ ദൈവത്തെയും കണ്ടിരുന്നു. ഇത് ദൈവം ഒരു മനുഷ്യനിലായിട്ട് മൂടുപടമിട്ടിട്ട് രണ്ടിനെയും ശരിയാക്കിയാണ്. എന്നാൽ നിങ്ങളുടെ അതിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ അത് കാണുന്നില്ല. എങ്ങനെയായാലും നിങ്ങൾ അത് വിശ്വസിക്കുകയാണ്. ദൈവം ഒരു മനുഷ്യനിലായിട്ട് മൂടുപടമിട്ടിരുന്നു. അവൻ ആ ജഡത്തിലായിട്ട്, ആ ജഡം അവന്റെ മൂടുപടമായിരുന്നു. ആ തിരശ്ശീല കീറപ്പെട്ടു. അതിനാൽ ദൈവം വെളിപ്പെട്ട് കാണുവാനിടയായി. പഴയ നിയമത്തിൽ ദൈവം തന്റെ കൃപാസനത്തിലായിരിക്കുമ്പോൾ മറഞ്ഞിരുന്നു. കൃപാസനത്തെ ഒരു തിരശ്ശീലയാൽ മറച്ചിരുന്നു. പഴയ നിയമത്തിൽ ദൈവം തന്റെ മന്ദിരത്തിലായിരുന്നു. ജനങ്ങൾ ഇതുപോലെ വന്ന് ആരാധിക്കുമായിരുന്നു. എന്നാൽ ഓർക്കുക, അവിടെ ഒരു തിരശ്ശീല ഉണ്ടായിരുന്നു. ആമേൻ. അത് ദൈവത്തെ മറച്ചിരുന്നു. ദൈവം അവിടെ ഉണ്ട് എന്നവർ അറിഞ്ഞിരുന്നു. അവർക്ക് അവനെ കാണാൻ കഴിയില്ലായിരുന്നു. അഗ്നിസ്തംഭം പിന്നെ ഒരിക്കലും അവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. നിങ്ങൾ ഈ കാര്യത്തെ ശ്രദ്ധിച്ചുവോ? തിരുവെഴുത്തിൽ ഒരു വട്ടം പോലും അഗ്നിസ്തംഭം ആ തിരശ്ശീലയ്ക്ക് പിന്നിൽ പോയതിനു ശേഷം വീണ്ടും ഒരിക്കലും അത് യേശു ക്രിസ്തുവിൽ നിന്ന് വരുന്നതുവരെ കാണിക്കപ്പെട്ടിരുന്നില്ല. ദൈവം മറഞ്ഞിരുന്നു. അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു, ഞാൻ ദൈവത്തിങ്കിൽ നിന്ന് വന്നു, ഞാൻ ദൈവത്തിലേക്ക് പോകുന്നു. അതിനുശേഷം പൗലോസ് അവന്റെ മരണവും അടക്കവും പുനരുദ്ധാനത്തിന് ശേഷം ദമാസ്കസിലേക്കുള്ള വഴിയിൽ വെച്ച് ഈ അഗ്നിസ്തംഭം ഇതാ വീണ്ടും അവിടെ എത്തിയിരുന്നു. എന്തായിരുന്നു അത്? ഇത് തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നും പുറത്തായിരിക്കുന്നതാണ്. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോൾ അവൻ എന്തിനു പിന്നിലാണ്? തൊലി കൊണ്ടുള്ള മറയ്ക്ക് പിന്നിലാകുന്നു. നോക്കൂ, സഹസ്യതോൽ കൊണ്ടുള്ള മറയ്ക്ക് പിന്നിലായിരിക്കുന്നു. ക്രൂശീകരണത്തിന്റെ ദിവസം ഈ തിരശ്ശീല കീറപ്പെട്ടപ്പോൾ, അതായത് അവന് പൊതിഞ്ഞിരുന്നതായ തിരശ്ശീല ക്രൂശീകരണത്തിന്റെ ദിവസം കീറപ്പെട്ടപ്പോൾ ഈ മുഴുവൻ കൃപാസനവും കാഴ്ചയിലായി. ഇപ്പോൾ ദൈവത്തിന് നമ്മെ പോലെ പാപികളും ദുഷിച്ചവരുമായ ജനങ്ങളോട് എങ്ങനെ ദയ കാണിക്കാൻ കഴിയുമെന്ന് യഹൂദന്മാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ കൃപയെ നൽകുന്നവനായ ഈ ഒരുവനെയും അവർക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം അവൻ മറഞ്ഞിരുന്നു. അവൻ കൃപാസനത്തിന് പിന്നിലായിട്ട് തഹശിതോൽ അവനെ മൂടിക്കൊണ്ട് അകത്ത് മറഞ്ഞിരുന്നു. ഇതിനു മുമ്പ് ആ മറയ്ക്ക് പിന്നിലേക്ക് ആരെങ്കിലും കയറിയിരിക്കുകയാണെങ്കിൽ ഉടനെ മരണമായിരുന്നു. ആമേൻ. ഓ, ഇപ്പോൾ ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ ഇവിടെ നമുക്കൊരു പാഠം കിട്ടുന്നതാണ്. ഇത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ആയിക്കൊള്ളുക. ആ തിരശ്ശീലയുടെ പിന്നിലേക്ക് ഒരു വട്ടം ഒരു പുരോഹിതന്റെ പുത്രന്മാർ പോകുവാൻ ശ്രമിക്കുകയും മരിച്ചു പോവുകയും ചെയ്തു. ആ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് പോയി കൂടാ. അതിന് പിന്നിലേക്ക് നടന്നുകൂടായിരുന്നു. എന്തുകൊണ്ടാണ്? ഇതുവരെയും അതിൽ വീണ്ടെടുപ്പില്ലായിരിക്കുന്നു. അത് സാധ്യതയുള്ളതായിരുന്നു. അതുണ്ടാകുവാൻ ഇടയുള്ളതായിരുന്നു. സാധ്യതയുള്ള ഏതൊരു കാര്യവും യഥാർത്ഥമായിരിക്കുന്നില്ല. അത് ഉണ്ടാകുവാനിടയുള്ളതായ ഒരു കാര്യം മാത്രമാകുന്നു. അത് വീണ്ടെടുപ്പായിരുന്നു. പാപം മറയ്ക്കപ്പെട്ടിരുന്നു. എന്നാൽ ഉപേക്ഷിക്കപ്പെട്ടിരുന്നില്ല. മോചിക്കപ്പെട്ടിരുന്നില്ല എന്നതാണ് ശരി. മോചിക്കപ്പെടുക എന്ന് വെച്ചാൽ വേർപെടുത്തൽ, ഉപേക്ഷണം എന്നാകുന്നു. അതുകൊണ്ട് ആടുകളുടെയും കോലാട്ടുകളുടെയും രക്തത്തിന് അത് കഴിഞ്ഞിരുന്നില്ല. അതിനാൽ യഹോവ ഈ തിരശ്ശീലയ്ക്ക് പിന്നിലായി മറഞ്ഞിരുന്നു. ഇപ്പോൾ അവൻ മറഞ്ഞിരുന്നതായ ഈ മറയ്ക്ക് പിന്നിൽ പ്രവേശിക്കുന്നത്, അതിനുള്ളിൽ പ്രവേശിക്കാൻ ശ്രമിക്കുന്നത് ഒരു മനുഷ്യനെ മരിക്കാൻ ഇടയാക്കിയിരുന്നു. പെന്തിക്കോസ്ത് തൊട്ട് ക്രൂശീകരണത്തിന്റെ ശേഷം ആ തിരശ്ശീല മേലെ നിന്ന് താഴോട്ട് കീറിയപ്പോൾ ആ തലമുറയ്ക്ക് വേണ്ടി ദൈവം യേശുവിലായിരുന്നിട്ട് മറഞ്ഞിരുന്നു. അവൻ കാൽവരിയിൽ മരിച്ചപ്പോൾ ദൈവം തീയും മിന്നലും അയച്ച് ആ തിരശ്ശീലയെ മേലെ തൊട്ട് താഴെ വരെ കീറുകയും ആ മുഴുവൻ കൃപാസനവും സ്പഷ്ടമായ കാഴ്ചയിലായി. എന്നാൽ അത് കാണുന്നതിൽ അവർ അത്രയും അന്ധരായിരുന്നു. അത് മോശയുടെ പറഞ്ഞിരിക്കുന്നത് പോലെ അല്ല, പൗലോസ് പറഞ്ഞിരിക്കുന്നത് പോലെ മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. ഹോ സഹോദര സഹോദരി, ആ തിരശ്ശീല കീറിയിട്ട് ദൈവത്തെ സ്പഷ്ടമായ കാഴ്ചയിൽ കുരിശിയിൽ തൂങ്ങിക്കിടക്കുന്നവനായി കൊണ്ടുവന്നപ്പോൾ യഹൂദന്മാർ ചെയ്തിരുന്നത് ഇതാണ്. അവൻ സ്പഷ്ടമായ കാഴ്ചയിലായിരുന്നു. എന്നാൽ അവർക്കത് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അന്യജാതികളും അതേ കാര്യം തന്നെ ചെയ്തിരിക്കാൻ സാധ്യതയുണ്ടോ? ഓ ദൈവമേ, അവർക്ക് ദൈവപുത്രന്റെ സഭാകാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ സഭാസംഘടനകളുടെ തിരശ്ശീലയുടെയും പെന്തിക്കോസ്തിന് ശേഷമുള്ള ഈ ആചാര മര്യാദകളുടെ തിരശ്ശീലയും സഭയുടെ സമ്പ്രദായങ്ങളുടെ തിരശ്ശീലയും കീറപ്പെട്ടിട്ട് അത്ഭുതങ്ങളുടെ സമയം കഴിഞ്ഞിരിക്കുന്നുവെന്ന് ജനങ്ങൾ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളുടെയും മറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളുടെ തിരശ്ശീല ദൈവം എടുത്തു മാറ്റിയിരിക്കുകയും അതിനെ സ്പഷ്ടമായ കാഴ്ചയിൽ കൊണ്ടുവരികയും ചെയ്തിരിക്കുമ്പോൾ അവർ അതിനെ വീണ്ടും ക്രൂശീകരിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇതുമായിരിക്കുന്നു. ദൈവം അനാവരണം ചെയ്യപ്പെട്ട് സ്പഷ്ടമായ കാഴ്ചയിൽ അവിടെ നിന്നിരുന്നത് അവർ കാണേണ്ടതായിരുന്നു. എന്നിരിക്കലും അവൻ തീരെ സാധാരണപ്പെട്ട ഒരു സാമാന്യ രീതിയിലുള്ള മനുഷ്യനായിരുന്നു. അവർക്കത് കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. നോക്കൂ, അവിടെ ഒരു മനുഷ്യൻ നിന്നിരുന്നു. അവർ ആ മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞു, കൊള്ളാം, ഈ മനുഷ്യൻ ഏത് സ്കൂളിൽ നിന്നാണ് വന്നിരിക്കുന്നത്? എന്നാൽ ഓർക്കുക, ആ കുന്തം അവന്റെ മേൽ തുളച്ചു കയറിയപ്പോൾ ആത്മാവ് അവനെ ആ മന്ദിരത്തെ വിട്ടുപോകുകയും അർപ്പണവേദികൾ തകിടം മറിയുകയും കൊല്ലിയാൻ മന്ദിരത്തിലേക്ക് പ്രഹരിച്ചിട്ട് തിരശീലരണ്ടായി കീറിക്കളയുകയും ചെയ്തു. എന്തായിരുന്നു അത്? അവിടെ അവരുടെ ദൈവം കാൽവരിയിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. അവരത് കാണുന്നതിൽ അത്രയും അന്ധരമായിരുന്നു. അവനെ സ്പഷ്ടമായ കാഴ്ചയിൽ കൊണ്ടുവന്നിട്ടും അവരത് കണ്ടിരുന്നില്ല. അവർ അന്ധരായിരുന്നു. ദൈവം മനുഷ്യനിലായി മൂടുപടമിട്ടിരുന്നു. അതിനുശേഷം അവൻ പൗലോസിന്റെയും പത്രോസിന്റെയും അടുക്കലേക്ക് അവർ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ അഗ്നിസ്തംഭമായി തിരികെയും ചെയ്തത് നിങ്ങൾ ഓർക്കുന്നില്ലേ? എന്നാൽ ഈ അന്ത്യകാലത്ത് അവൻ വീണ്ടും തിരികെ വരുന്നതായി അനുമാനിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഒരു അഗ്നിസ്തംഭം വീണ്ടും തിരികെ വന്നിട്ട് മനുഷ്യപുത്രനെ വെളിപ്പെടുത്തുകയും വചനമായ വെളിച്ചത്തെ കാണിക്കേണ്ടതുമായിട്ടുണ്ട്. ആചാരമര്യാദകൾ തുടച്ചു മാറ്റപ്പെട്ടിരിക്കും. അതിനെ യാതൊന്നും തന്നെ ശല്യപ്പെടുത്തുകയില്ല. എങ്ങനെയൊക്കെയായാലും അത് ചെയ്തിരിക്കുന്നതാണ്. ദൈവം ആ സഭാ സംഘടനകളെയും അവരുടെ സമ്പ്രദായങ്ങളെയും തകർക്കുന്നതാണ്. ഏത് രീതിയിലുള്ള ആത്മാവിനെ കൊണ്ടാണ് അവനത് ചെയ്യുന്നത്? അവൻ ആദ്യത്തെ പ്രാവശ്യം ചെയ്തതുപോലെ തന്നെ. ഏലിയാവിന്റെ നാളുകളിലും യോഹനാന്റെ നാളുകളിലും അവൻ എന്താണ് ചെയ്തതെന്ന് നോക്കുക. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് പറയാൻ തുനിയരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നിങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു, ഞാൻ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് ഉള്ളം കൊണ്ട് പറയാൻ തുനിയരുത്. ദൈവം താൻ ആരാകുന്നുവെന്ന് കാണിക്കുന്നതിനായി തിരശീല വലിച്ചു കീറുകയാണ്. തിരശീല ഇവിടെ ഇപ്പോൾ കീറപ്പെടുമ്പോൾ ശ്രദ്ധിക്കുക. ഒരു വട്ടം ആ തിരശീലയ്ക്കുള്ളിലേക്ക് ഒരു മനുഷ്യൻ കയറിയാൽ പെട്ടെന്ന് മരണമായിരുന്നു എന്ന് നാം കണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൽ കടക്കാതിരിക്കുന്നത് മരണമാകുന്നു. നിങ്ങൾക്ക് സമ്പ്രദായങ്ങളുടെ തിരശീലയെ പൊട്ടിച്ചുകൊണ്ടും സഭാ സംഘടനകളുടെ ഭിത്തികളെ തകർത്തും കൊണ്ട് ദൈവത്തെ തന്റെ ശക്തിയിൽ കാണുന്നതിനായി വരാൻ കഴിയുന്നില്ലെങ്കിൽ അത് മരണമാണ്. ഒരിക്കൽ അകത്തേക്ക് കടക്കുന്നത് മരണമായിരുന്നു, ഇപ്പോൾ അതിന് പുറത്തായിരിക്കുന്നത് മരണമാകുന്നു. ആ കൃപാസനം മുഴുവനും സ്പഷ്ടമായ കാഴ്ചയിലായിരിക്കുന്നു. ആർക്ക് വേണമെങ്കിലും അത് കാണാൻ കഴിയും. മറ കീറപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. കൃപാസനം മുഴുവനായും സ്പഷ്ടമായ കാഴ്ചയിലായിരിക്കുന്നു. ദൈവത്തിന്റെ പ്രകാരം നമ്മെപ്പോലെ ദുഷിച്ചവരായ പാപികളോട് കൃപ കാണിക്കാൻ കഴിയുമെന്നുള്ളത് അവൻ സ്വയം അവനെ തന്നെ മറച്ചു വെച്ചിരുന്നപ്പോൾ അതൊരു മർമ്മമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് സ്പഷ്ടമായ കാഴ്ചയിലായിരിക്കുന്നു, അല്ലെങ്കിൽ തുറന്ന കാഴ്ചയിലായിട്ട് തന്റെ വചനത്താൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതെല്ലായ്പ്പോഴും വചനമായിട്ട് നിരന്തരമായും അത് ദൈവമാകുന്നു. വചനമാണ് അത് തുറക്കുന്നത്. ആ ജനങ്ങൾ ദൈവത്തിന്റെ വചനത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ യേശു മരിച്ചപ്പോൾ അവർ കൃപാസനത്തെ കാണുകയും അവൻ ആരായിരുന്നുവെന്ന് അറിയാനും ഇടയാകുമായിരുന്നു. എങ്കിൽ പിന്നെ അതാരായിരുന്നു? ആ തിരശീല എന്തുകൊണ്ടാണ് രണ്ടായി കീറിയത്? ഓർക്കുക, അതിനുള്ളിൽ കടക്കുന്നത് മരണമായിരുന്നു. ആർക്കും അത് കാണാൻ കഴിഞ്ഞിരുന്നില്ല. മോശ അതൊരു രൂപത്തിലായിട്ട് ഒരു മനുഷ്യന്റെ പിൻഭാഗം പോലെ കണ്ടിരുന്നു. അതിവിടെ ആ മനുഷ്യൻ തന്നെ തന്റെ രക്തം ചൊരിയുകയായിരുന്നു. എന്തായിരുന്നു അത്? ദൈവം കൃപാസനത്തെ അവർക്ക് കാണിക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു. അവൻ ആരായിരുന്നുവെന്ന് അവർക്ക് കാണിക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു. അതിനാൽ മന്ദിരത്തിലെ തിരശീല മേലിൽ നിന്നും ദൈവത്തിന്റെ കരങ്ങളാൽ മേൽതൊട്ട് താഴെ വരെ കീറുകയും ദൈവത്തെ സ്പഷ്ടമായ കാഴ്ചയിൽ കൊണ്ടുവരികയും ചെയ്തു. അത് കൃപാസനമായ യേശു ക്രിസ്തു കുരിശിൽ തൂങ്ങുകയായിരുന്നു. എന്തായിരുന്നു അത്? അത് കാണുന്നതിൽ നിന്നും ജനങ്ങൾ അത്രമാത്രം അന്ധരായിരുന്നു. ഇപ്പോൾ അവരുടെ സമ്പ്രദായങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. പെന്തക്കോസ്ത് നാളിന് ശേഷം വചനം ദൈവപുത്രന്റെ രൂപത്തിലായി വന്നു. അവർ അതിനെ റോമിലെ നിക്കായിൽ സംഘടനയാക്കാൻ തുടങ്ങി. അങ്ങനെ ആദ്യമായിട്ട് അത് മെതഡിസ്റ്റിലേക്കും ബാപ്റ്റിസ്റ്റിലേക്കും പ്രസ്ബിറ്റേറിയൻകാരിലേക്കും പെന്തക്കോസ്തുകാരിലേക്കും മറ്റുമായി പോയി. അത് സംഘടനയാക്കപ്പെട്ട സമ്പ്രദായമായിട്ട് ഒരു മനുഷ്യന് താൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാൻ പാടില്ലാതെയായിരിക്കുന്നു. എന്നാൽ ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ, അവൻ ഈ അന്ത്യനാളുകളിൽ എന്ത് ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവൻ തന്റെ വചനത്തെ സ്പഷ്ടമായ കാഴ്ചയിലായി കാണിക്കുകയും വീണ്ടും നമ്മുടെ മുമ്പിൽ തുറന്നു കാണിക്കുകയും അത് തുറക്കപ്പെടുകയും ചെയ്തു. അവർ വചനം മാത്രം അറിഞ്ഞിരുന്നുവെങ്കിൽ യേശുവിനെ അറിയുമായിരുന്നു. ഒരു മനുഷ്യൻ ദൈവത്തിന്റെ വചനം മാത്രം അറിയുന്നുവെങ്കിൽ നാം ജീവിക്കുന്ന നാഴികയും എന്താണ് സംഭവിക്കുന്നതെന്നുള്ളതിനെയും അറിയുമായിരുന്നു. അവർ ആ വചനത്തെ കേൾക്കുന്നതിനെ നിരസിച്ചു കളയുന്നു. അവരുടെ സമ്പ്രദായങ്ങളാണ്. യഹൂദന്മാരെ എന്താണ് അത് കാണാനിടയാക്കിയത്? എന്താണ്? അവർ യഥാർത്ഥത്തിൽ കണ്ടിരുന്നത് പോലെ കാണപ്പെട്ടിരുന്നു. കാരണം ഈ കാര്യം കീറിയിട്ട് തുറന്നിരുന്നു. അത് കീറിയിട്ട് ഒരു ഉദ്ദേശത്തിന് വേണ്ടി തുറന്നിരുന്നു. ഈ ഉണർവ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതെങ്ങനെ അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയും? ഇതെങ്ങനെ അനുഗ്രഹിക്കപ്പെടാൻ കഴിയും? എത്രയധികം അനുകരണങ്ങൾ അതിനുണ്ട് എന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. അല്ലെങ്കിൽ മറ്റെന്തുമായിക്കൊള്ളട്ടെ, മോശ പുറപ്പെട്ടപ്പോൾ ഒരു മിശ്രിത ജനക്കൂട്ടം അവനോടൊപ്പം പോയിരുന്നു. എന്നാൽ അത് എന്തിനു വേണ്ടിയാണ് ചെയ്തിരുന്നത്? അത് യഹോവ സ്വയം ദൈവത്തിന്റെ മൂടുപടം എടുത്ത് മാറ്റിയിട്ട് ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസത്തെ കാണിക്കുകയായിരുന്നു. മെത്തഡിസ്റ്റ് ആണോ, ബാപ്റ്റിസ്റ്റ് ആണോ, പ്രസ്ബിറ്റേറിയനാണോ, ആരാണ് ശരി? അതെ, ദൈവത്തിന്റെ വചനം ശരിയാണോ? ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക പറയുന്നവരെന്നേ വരൂ. ദൈവത്തിന് വ്യാഖ്യാതാവിന്റെ ആവശ്യമില്ല, ദൈവം സ്വയം തന്റെ വ്യാഖ്യാനം നടത്തുന്നു. അവനത് വെളിപ്പെടുത്തുകയും അത് അതിന്റെ വ്യാഖ്യാനത്തെ കൊടുക്കുകയും ചെയ്യുന്നു. ദൈവം സ്വയം അനാവരണം ചെയ്യുന്നു. ഹോ ദൈവമേ, നമ്മുടെ മധ്യ തന്നെ അവന്റെ വലിയ കരങ്ങൾ ഈ കാര്യങ്ങളെ ചെയ്യുന്നതും പറയുന്നതും നാം കാണുന്നു. ഇന്ന് രാത്രിയിൽ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ട് ദൈവത്തിന്റെ കരത്തെ എങ്ങനെ ശ്രദ്ധിക്കണമെന്നും എന്താണ് അത് ചെയ്യുന്നതെന്നും എങ്ങനെ അത് സ്വയം പ്രകടിപ്പിക്കുന്നതെന്നും കാണുന്നതാണ്. ജനങ്ങൾ പറയും, ഓ അത് അസംബന്ധമാണ്, അത് മതഭ്രാന്താണ്, അതിൽ യാതൊന്നുമില്ല, അത് അസംബന്ധമാണ്, അത് ബിയൽസുബുവാകുന്നു, അത് പിശാചാകുന്നു, അത് ഭാവി വർച്ചിലാകുന്നു. നോക്കൂ, അതേ കാര്യം തന്നെ അവർ അവനെക്കുറിച്ചും പറഞ്ഞിരുന്നു. ഓ സഭയെ, ഈ ടേപ്പുകൾ പുറത്തു പോകുകയാണെങ്കിൽ സുവിശേഷ ശുശ്രൂഷകരായ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് കാണാൻ കഴിയുന്നില്ലേ? നാം എത്തിയിരിക്കുന്ന നാഴികയെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? ദൈവം സ്വയം അത് ഒരു വശത്തായിട്ട് ഒരുക്കിക്കൊണ്ട് കാണിക്കുകയാണ്. നോക്കൂ, അവൻ ആ മന്ദിരത്തിലെ തെരശീൽ എടുത്തിട്ട് രണ്ട് തുണ്ടമായി മുറിച്ചു, അതിനാൽ അവർക്ക് ദൈവത്തെ സ്പഷ്ടമായ കാഴ്ചയിൽ കാണാൻ കഴിയുമായിരുന്നു. എന്നാൽ അവർ അത് കാണുന്നതിൽ അത്രമാത്രം അന്ധരായി കഴിഞ്ഞിരുന്നു. അതേ കാര്യം തന്നെ അവൻ ഇന്നും ചെയ്തു. അവൻ വാഗ്ദത്തം ചെയ്തിരുന്ന പ്രകാരം തന്റെ വചനത്തെ അവൻ കൊണ്ടുവന്നു. വചനത്തിലെ ഓരോ വാഗ്ദത്തെയും നമ്മുടെ മുമ്പിൽ സ്പഷ്ടമായ കാഴ്ചയിലായി കിടക്കുന്നു. അന്യജാതികളുടെ സഭ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? യഹൂദന്മാരുടെ സഭ ചെയ്ത അതേ കാര്യം തന്നെ. അത് കാണുന്നതിൽ അത്രമാത്രം അന്ധരായിരിക്കുന്നു. അത്രമാത്രം ആ കാലത്തെ പോലെ തന്നെ ഇത് അവരുടെ ഹൃദയങ്ങളിലായിരിക്കും. ശ്രദ്ധിക്കുക, അതിൽ നിന്ന് മാറി നിൽക്കുന്നത് മരണമാകുന്നു. നിങ്ങൾ ഈ മൂടുപടത്തിൽ കൂടെ അതിനുള്ളിൽ കടന്നിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുകയില്ല. എപ്രകാരം ദൈവത്തിന് അവരോട് കരുണ കാണിക്കാൻ കഴിഞ്ഞിരുന്നു, എന്നാൽ അതെന്തായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. അത് തിരശ്ശീലയ്ക്ക് പിന്നിലായി എന്തായിരുന്നുവെന്ന് ദൈവം വെളിപ്പെടുത്തുകയായിരുന്നു. തിരശ്ശീലയ്ക്ക് പിന്നിലായി എന്തായിരുന്നു എന്ന് ശ്രദ്ധിക്കുക, അത് വചനമായിരുന്നു. എന്തിനാണത് മറച്ചിരുന്നത്? വചനത്തെ ആയിരുന്നു. എന്തിലായിരുന്നു അത്? അത് നിയമപ്പെട്ടകത്തിലായിരുന്നു. ആ തിരശ്ശീല മറച്ചിരുന്നത് വചനത്തെ ആയിരുന്നു. യേശു ആ വചനമായിരുന്നു. അവൻ വചനമാകുന്നു. അവന്റെ ശരീരമായ തിരശ്ശീലയിൽ അത് മറഞ്ഞിരുന്നു. ഇന്ന് സമ്പ്രദായങ്ങളുടെ മൂടുപടം വചനത്തെ വീണ്ടും മറച്ചിട്ട് അത് അപ്രകാരമല്ല എന്ന് പറയുന്നു. എന്നാൽ അത് അപ്രകാരമാകുന്നു. ദൈവം അത് സാക്ഷീകരിക്കുകയും അതിൽ നിന്നും സ്വയമായി എല്ലാവരുടെയും മുമ്പിലേക്ക് കുതിച്ചു വരികയും അവനത് കാണുന്നതിൽ അവർ പരാജയപ്പെട്ടു പോവുകയും ചെയ്യുന്നു. ദൈവമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. അതിന് മാതൃകയായി മോശ ദൈവസന്നിധിയിൽ നിന്നും ആ കാലത്തേക്കുള്ള ദൈവവചനവുമായിട്ട് വരുന്നതാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, നാം ഇപ്പോൾ പുറപ്പാടിന്റെ 19 ഇവിടെ ഇത് വിട്ടുകളയരുത്. പുറപ്പാട് 19 മോശ ദൈവസന്നിധിയിൽ നിന്നും വരികയാണ്, അല്ലെങ്കിൽ 20 or 21 ആകുന്നു. 19:20-21 ആകുന്നു. മോശ ദൈവസന്നിധിയിൽ നിന്നും വരുന്നു. അവൻ വചനത്തോടു കൂടെ ആയിരിക്കുകയും വചനം എഴുതപ്പെടുകയും ചെയ്തിരിക്കുന്നു. അവൻ ദൈവസന്നിധിയിൽ വചനത്തോടു കൂടെ ആയിട്ട് ആ കാലത്തേക്കുള്ള വചനം അവന്റെ പക്കലായിരുന്നു. ഓരോ കാലത്തേക്കും വചനമുണ്ടായിരിക്കുന്നു. മോശ ഇറങ്ങി വരുമ്പോൾ അവന്റെ മുഖം അത്രമാത്രം തേജസ്സേറിയതായിരുന്നു. മനസ്സിലായില്ലേ? വചനം അവന്റെ ഉള്ളിലായിരിക്കുകയും ജനങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി വെളിപ്പെടാനായി തയ്യാറായി വരുന്നു. സത്യവചനത്തെ ദൈവം എഴുതിയിട്ട് ഇപ്പോൾ അത് മോശയുടെ പക്കലായിരിക്കുന്നു. ശ്രദ്ധിക്കുക, അത് മോശയുടെ പക്കലായിട്ട് വെളിപ്പെടുന്നതിന് തയ്യാറായിരുന്നു. അവനവർക്ക് വചനമായിരുന്നു. അവൻ ജീവനുള്ള വചനം മറഞ്ഞിരുന്നതായിരുന്നു. സ്വയം മൂടുപടമിട്ടിരുന്നു. മോശയ്ക്ക് തന്റെ മുഖത്ത് മൂടുപടമിടേണ്ടിയിരുന്നു. എന്തുകൊണ്ടായിരുന്നു? അവൻ ആ വചനമായിരുന്നു. ആമേൻ. ആ വചനം വെളിപ്പെടുന്നതുവരെ മോശയ്ക്ക് സ്വയം മൂടുപടേണ്ടിയിരുന്നു. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ? വചനം എവിടെയായിരുന്നാലും അത് മൂടുപടമിട്ടിരിക്കുന്നു. മോശയുടെ പക്കൽ വചനമുണ്ടായിരുന്നു. ഓർക്കുക, വചനം വെളിപ്പെട്ടതിന് ശേഷം മോശ വീണ്ടും മോശ തന്നെയായിരുന്നു. എന്നാൽ അവന്റെ ഉള്ളിൽ വചനം ജനങ്ങൾക്ക് നൽകപ്പെടുന്നതിന് വേണ്ടിയായിരുന്നപ്പോൾ അവൻ ദൈവമായിരുന്നു. അവൻ പിന്നെ ഇനി മോശയായിരുന്നില്ല. അവന്റെ പക്കൽ ആ കാലത്തേക്കുള്ള വചനമുണ്ടായിരുന്നു. അത് തീരുന്നതുവരെ യാതൊന്നിനും അവന് തൊടാൻ കഴിഞ്ഞിരുന്നില്ല. ആ വചനം അവന്റെ പക്കലായിരുന്നു. ആ കാരണത്താൽ അവൻ വരുമ്പോൾ ജനങ്ങൾ അവരുടെ മുഖം തിരിച്ചിരുന്നു. അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവന് മാറ്റം വന്നിരുന്നു. അവനൊരു വ്യത്യസ്ത മനുഷ്യനായി തീർന്നിരുന്നു. അവൻ ആ വചനവുമായിട്ട് എത്തുകയും തന്റെ മുഖത്ത് മൂടുപടകയിടുകയും ചെയ്തുവെന്ന് വേദപുസ്തകം പറയുന്നു. കാരണം അവന്റെ പക്കൽ വചനമുണ്ടായിരുന്നു. കൂടാതെ അവൻ അവർക്ക് വചനമായിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, മോശ, ഓ സഹോദര, ഇവിടെ ഒരു അപമാനം ഉണ്ടാക്കാൻ പോകുന്നത്. എന്നാൽ മോശ, അത് കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനത്തിന്റെ 3 അധ്യായത്തിൽ പൗലോസ് പറഞ്ഞതുപോലെയാണ്. ഇപ്പോൾ മോശയ്ക്ക് ഈ രീതിയിലുള്ള തേജസ് മൂലം തന്റെ മുഖത്ത് മൂടുപടേണ്ടിയിരുന്നു. കാരണം അത് സ്വാഭാവികമായ തേജസ്സായിരുന്നു, അത് പ്രാകൃതികമായ ഒരു വ്യവസ്ഥയായിരുന്നു. ഈ ന്യായപ്രമാണം നശിച്ചു പോകേണ്ടിയിരിക്കുന്നുവെന്ന് മോശ അറിഞ്ഞിരുന്നു. എന്നാൽ അതിന്റെ തേജസ് അത്രമാത്രം ഭയങ്കരമായിട്ട് അത് ജനങ്ങളെ അന്ധരാക്കുകയും അത് അവന്റെ മുഖത്ത് മൂടുപടമിടാൻ ഇടയാക്കുകയും ചെയ്തു. ഇത് അതിലും എത്രയോ കൂടുതലായിരിക്കും. ആത്മീയമായും അന്ധരായ ജനങ്ങളാകുന്നു. ആ തേജസ് മാഞ്ഞു പോകേണ്ടതായിരുന്നു. എന്നാൽ ഈ തേജസ് മാഞ്ഞു പോകുകയില്ല. മനസ്സിലായോ? മോശയുടെ പക്കൽ സ്വാഭാവികമായ പ്രമാണങ്ങളും കുറ്റം വിധിയും എല്ലാമായിട്ട് യാതൊരു കൃപയോ മറ്റു യാതൊന്നും ഉണ്ടായിരുന്നില്ല. അത് നിങ്ങളെ ദോഷം വിധിക്കുക മാത്രം ചെയ്തിരുന്നു. എന്നാൽ നാം സംസാരിക്കുന്നതായ ഇത് അതിന് യാതൊരു ക്ഷമയുമില്ലായിരുന്നു. നിങ്ങൾ എന്തായിരുന്നുവെന്ന് മാത്രം അത് പറഞ്ഞിരുന്നു. എന്നാൽ ഇത് നിങ്ങൾക്കൊരു വഴി ഉണ്ടാക്കി തരുന്നു. ആ വചനം അനാവരണം ചെയ്യപ്പെട്ടപ്പോൾ, ഓ ദൈവമേ, അതേ തരത്തിലുള്ള മുഖമായിരിക്കും. അതിന് മൂടുപടം ഇട്ടേണ്ടതായിട്ടുണ്ട്. അതിന് മൂടുപടം ഇടേണ്ടതായിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ആത്മാവ് ഒരു മനുഷ്യ മന്ദിരത്തിൽ മൂടുപടമിട്ടിരുന്നു. നോക്കൂ, സ്വാഭാവികമായി സംസാരിക്കുന്നതിനു വേണ്ടി ഒരു സ്വാഭാവികമായ മൂടുപടത്തോടു കൂടിയായിരുന്നു. ഇപ്പോൾ പൗലോസ് ഇവിടെ സംസാരിക്കുകയാണ്. അത് ഈ അർത്ഥത്തിലായിട്ട് ആത്മാവ് വചനമാകുന്നു. ഞങ്ങൾ അക്ഷരത്തിന്റെ ശുശ്രൂഷകരല്ല, ന്യായപ്രമാണത്തിന്റെ അല്ല, എന്നാൽ ആത്മാവിന്റെ കഴിവുള്ള ശുശ്രൂഷകരാകുന്നു. അതായത് ആത്മാവ് അക്ഷരത്തെ എടുത്തിട്ട് അത് വെളിപ്പെടുത്തുന്നു. അത് വെറും ന്യായപ്രമാണം മാത്രമായിരുന്നിട്ട് നിങ്ങൾക്കത് നോക്കിയിട്ട് നീ വ്യഭിചാരം ചെയ്യരുത്, നിങ്ങൾ മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത് എന്ന് പറയേണ്ടിയിരുന്നു. നിങ്ങൾക്കതിലേക്ക് നോക്കേണ്ടിയിരുന്നു. എന്നാൽ ഇത് ഈ കാലത്തേക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വചനത്തിന്മേൽ ആത്മാവ് വന്നിട്ട് അതിനെ വെളിപ്പെടുത്തി കാണിക്കുകയാണ്. ഇത് കല്ലുകൊണ്ടുണ്ടാക്കിയ രണ്ട് പലകയല്ല, എന്നാൽ ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ആരെങ്കിലും ഉണ്ടാക്കിയ ഒരു കെട്ടുകഥയോ എന്തെങ്കിലും ഹൂടിനിയോ ഒരു സൂത്രമോ അല്ല, എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തം വെളിപ്പെട്ടിട്ട് നമ്മുടെ മുമ്പിൽ നേരെ പ്രകടമായതായിരുന്നു. ഏത് തരത്തിലുള്ള മൂടുപടത്തിന് അത് പിന്നിലാകേണ്ടിയിരിക്കുന്നു. അത് അത്രമാത്രം മഹത്വമേറിയതായിരുന്നു. യഹോവ അഗ്നിസ്തംഭത്തിൽ താഴേക്കിറങ്ങി വന്നപ്പോൾ ഭൂമി കുലുങ്ങിയും കൂടാതെ പർവ്വതം അഗ്നിയിലുമായിരുന്നു. ആരെങ്കിലും പർവ്വതത്തെ തൊട്ടാൽ തന്നെ മരിച്ചു പോയിരുന്നു. അതത്ര ഭയങ്കരമായിട്ട് മോശ തന്നെ ഭയന്നിരുന്നു. ആ സമയത്ത് അവൻ പർവ്വതത്തെ മാത്രം കുലുക്കിയിരുന്നുവെങ്കിൽ ഈ സമയത്ത് അവൻ ആകാശവും ഭൂമിയും കുലുക്കുന്നതാണ്. ഈ തേജസ്സിനെ കുറിച്ച് എന്ത് പറയുന്നു? അത് സ്വാഭാവികമായ മൂടുപടത്താൽ മറച്ചിരുന്നുവെങ്കിൽ ഇത് ആത്മീയമായ മൂടുപടത്താൽ മറച്ചിരിക്കുന്നു. അതുകൊണ്ട് സ്വാഭാവികമായതിനെ നോക്കാൻ ശ്രമിക്കരുത്. ആത്മാവിൽ കടന്നിട്ട് നിങ്ങൾ എവിടെയാണെന്നും നാം ഏത് നാഴികയിലാണ് ജീവിക്കുന്നതെന്നും നോക്കുക. ഇത് നിങ്ങളെ എന്തെങ്കിലും ബോധ്യപ്പെടുത്തുന്നുണ്ടോ? ഇതൊരു ആത്മീയ മൂടുപടമായി അത് ജനങ്ങളുടെ മേലായിട്ട് അവർ പറയും, ഞാൻ മെത്തഡിസ്റ്റ് ആകുന്നു, ഞാൻ മറ്റാരെയും പോലെ നല്ലവനാകുന്നു, ഞാൻ ബാപ്റ്റിസ്റ്റ് ആകുന്നു, ഞാൻ പെന്തിക്കോസ്തുകാരനാകുന്നു. നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നില്ലേ? ആ കാര്യം ഒരു സമ്പ്രദായത്തിന്റെ മൂടുപടമാകുന്നു. അത് ദൈവത്തെ നിങ്ങളിൽ നിന്ന് മറച്ചു കളയുന്നു. അതാണ് നിങ്ങളെ ഈ ആനന്ദത്തിൽ നിന്നെല്ലാം മാറ്റി നിർത്തുന്നത്. ഓ, നിങ്ങൾ പറയും, ഞാൻ ഒച്ചവയ്ക്ക് മേലോട്ടും താഴോട്ടും ചാടുകയും ചെയ്യും, സകല വചനവും കൊണ്ട് എന്നവൻ പറഞ്ഞു. ഹവ ഒരു വചനം ഒഴിച്ച് ബാക്കി സകല വചനവും വിശ്വസിച്ചിരുന്നു. നോക്കിയേ, ഈ നാഴികയിലെ വാഗ്ദത്ത മുഴുവൻ വചനത്തെയുമാണ് വെളിപ്പെടുത്തിയത്. നാം ഇത് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, വളരെ കാര്യങ്ങൾ ഇവിടെ പറയാനായിട്ടുണ്ട്. എന്റെ പക്കൽ ഏകദേശം 20 പേജുകളോളം കുറിപ്പുകൾ എഴുതിയതുണ്ട്. എന്നാൽ ഞാൻ അത് മുഴുവൻ സംസാരിക്കുന്നതല്ല, ഞാൻ എളുപ്പം തീർക്കുന്നതാണ്. ജനങ്ങളോട് വചനത്തെ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ഒരു സ്വാഭാവികമായ മൂടുപടത്തിൽ മറഞ്ഞിരുന്നു. ഇപ്പോൾ ദൈവത്തിന് സ്വയം തന്നെ താൻ വാഗ്ദത്തം ചെയ്തിരുന്ന പ്രകാരം മനുഷ്യ ശരീരത്തിൽ മൂടുപടം ഇടേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന് തന്നെ, നിങ്ങൾക്കത് മനസ്സിലായോ? ജനങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ദൈവത്തിന് സ്വയം മനുഷ്യ ശരീരത്തിൽ മൂടുപടമിട്ടുകൊണ്ട് ഞാൻ ഇതാകുന്നു, ഞാൻ അതാകുന്നു എന്ന് പറയുന്ന ഈ ജനങ്ങളുടെ മേൽ ഒരാത്മീയ മൂടുപടം ഇടേണ്ടതായിട്ടുണ്ട്. ആ മൂടുപടം, അതായത് സമ്പ്രദായത്തിന്റെ മൂടുപടം വലിച്ചു കയറപ്പെട്ടപ്പോൾ അത്ഭുതങ്ങളുടെ ദിവസങ്ങൾ കടന്നുപോയി കഴിഞ്ഞിരിക്കുന്നു എന്നവർ പറയുന്നു. കഴിഞ്ഞ ദിവസം ഒരു ബാപ്റ്റിസ്റ്റ് പ്രാസംഗികനായ സഹോദരൻ ഗ്രീൻ എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, സഹോദരൻ ബ്രഹാം, ഇവിടെയാണ് ഒരു കാര്യം എനിക്ക് നിങ്ങൾക്കെതിരായിട്ടുള്ളത് എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ജനങ്ങളെ, അത് രമഡൈനിൽ വെച്ച് ഞങ്ങൾക്കൊരു യോഗമുണ്ടായിരുന്നപ്പോഴായിരുന്നു, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ജനങ്ങളെ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ വിശ്വസിക്കുന്നതിനും കൂടാതെ അപ്പോസ്തലന്മാരുടെ കാലത്ത് അവർ ജീവിച്ചിരുന്നതുപോലെ ഇന്ന് ജീവിപ്പിക്കുന്നതിനുമായി ശ്രമിക്കുകയാണ്. എന്നാൽ അപ്പോസ്തലന്മാരുടെ കാലം അപ്പോസ്തലന്മാരോടൊപ്പം തന്നെ തീർന്നിരിക്കുന്നുവല്ലോ. ഞാൻ പറഞ്ഞു, അത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതെ, അപ്പോസ്തലരുടെ കാലത്ത് വക്താവ് ആരായിരുന്നു എന്ന് ഞാൻ ചോദിച്ചു. മാളിക മുകളിൽ ഉണ്ടായിരുന്ന 12 അപ്പോസ്തലന്മാർ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ പൗലോസ് അവരുടെ ഇടയിൽ നിന്നും പുറത്തായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അവിടെ സംസാരിച്ചത് പത്രോസ് ആയിരുന്നു. പത്രോസ് പെന്തക്കോസ്ത് നാളിൽ ഈ കാര്യങ്ങളെയും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ പറഞ്ഞു, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ. അതുകൊണ്ട് അവൻ ഇപ്പോഴും വിളിക്കുന്നുവെങ്കിൽ പിന്നെ അതേ കാര്യം തന്നെ ഇവിടെ ആയിരിക്കുന്നു എങ്കിൽ പിന്നെ അപ്പോസ്തലരുടെ കാലഘട്ടം തീർന്നത് എപ്പോഴാണ്? അപ്പോസ്തലരുടെ കാലഘട്ടം ദൈവത്തിന്റെ വിളി നിൽക്കുമ്പോൾ തീർന്നിരിക്കും. അദ്ദേഹം പിന്നെ ഒരു അക്ഷരം പോലും മിണ്ടാതെ തന്റെ തൊപ്പിയും എടുത്തുകൊണ്ട് നടന്നുപോയി. ഇത് ചെയ്യുന്നതിന് വചനത്തെ എടുക്കേണ്ടിയിരിക്കുന്നു. ഇത് വചനമാകുന്നു. യേശു പിശാചിനോട് ഇതും എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് കാര്യം, ഇതും എഴുതിയിരിക്കുന്നു. അതൊരിക്കലും അവസാനിക്കുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. കർത്താവ് വിളിച്ചു വരുത്തുന്ന ഏവർക്കും വേണ്ടിയാണ് ഈ അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പറയുന്നു അത് നിന്നുപോയി എന്ന്. എപ്പോഴാണ് നിന്നത്? യാതൊരു വേദനയും ഉണ്ടാക്കിയില്ല. ഞാൻ പറഞ്ഞു, ഇല്ല ശ്രീമാൻ, ഒരംഗം പോലുമില്ല, മുമ്പോട്ട് പോയിക്കൊള്ളുക. ശരി, ഇത് ദൈവം വിളിച്ചു വരുത്തുന്ന ഏവർക്കും വേണ്ടിയാണെന്ന് പത്രോസ് പറഞ്ഞു. അവർ അപ്പോസ്തലന്മാരുടെ അതേ അനുഗ്രഹങ്ങൾ തന്നെ പ്രാപിക്കും. അത് ദൈവത്തിന്റെ വചനമാകുന്നു. ഇപ്പോൾ സ്വാഭാവികമായ മൂടുപടം, അത് വചനമായ ദൈവം മനുഷ്യ ശരീരത്തിലായതാണ്. എന്തായിരുന്നു അത്? ദൈവം മോശയിലായി മൂടുപടമിട്ടിരുന്നു. ദൈവം മോശയിലായിട്ട് മറിഞ്ഞിരിക്കുകയും ദൈവത്തിന്റെ സാന്നിധ്യം അവന്റെ ഉള്ളിലുമായിരുന്നു. അവന്റെ ഉള്ളിൽ ആ വചനവുമായിട്ട് അവൻ അത്രമാത്രം സമ്പൂർണനായിട്ട് തന്റെ മുഖത്തൊരു മുഖം മൂടിയിടേണ്ടതായി വന്നിരുന്നു. ഒരു ന്യായീകരിക്കപ്പെട്ട പ്രവാചകനാണ് അവരോട് നീ ഇത് ചെയ്യരുത്, ഇത് ചെയ്താൽ, ഇത് ചെയ്താൽ എന്നുള്ള വചനം വെളിപ്പെടുത്തി പറഞ്ഞു കൊടുത്തത്. ആ തലമുറയിലേക്ക് തന്റെ വചനത്തെ കൊടുക്കുന്നതിന് വേണ്ടി അവൻ സ്വയം ഒരു മനുഷ്യനിൽ മറിഞ്ഞിരുന്നു, അല്ലെങ്കിൽ വചനം വിളിച്ചു വേർതിരിക്കപ്പെട്ടവരെ പോലും അന്ധരാക്കി കളയുമായിരുന്നു. അവിടെ പുറത്തുണ്ടായിരുന്ന ജനങ്ങൾക്ക് പോലും അത് കാണാൻ കഴിഞ്ഞിരുന്നില്ല. പുറപ്പാട് പുസ്തകത്തിൽ അവർ മോശ ഞങ്ങളോട് സംസാരിക്കട്ടെ, ദൈവം ഞങ്ങളോട് സംസാരിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നത് നാം കാണുന്നു. അഗ്നിസ്തംഭം എന്തുകൊണ്ടാണ് അധികമായി പ്രത്യക്ഷപ്പെടാത്തത്? നോക്കൂ, ദൈവം പറഞ്ഞു, ഞാനത് ചെയ്യും, ഞാൻ അവർക്കൊരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കും. ആമേൻ. ഞാൻ അവർക്ക് ഒന്നിനെ എഴുന്നേൽപ്പിക്കും. അങ്ങനെ അവൻ അതേപോലെ തന്നെ വന്നു. ഞാൻ അവൻ എഴുന്നേൽപ്പിക്കുകയും അവൻ വചനവുമായിരിക്കും. അവൻ പറഞ്ഞു, വചനം എന്താണെന്ന് അവർ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവൻ പറഞ്ഞു, മോശെ, ഞാൻ കത്തുന്ന മുൾപടർപ്പിൽ നിനക്ക് പ്രത്യക്ഷനായി. ഞാൻ ഇറങ്ങി വന്നിട്ട് ആ പർവ്വതം തീയിലാകാൻ പോവുകയാണ്. നീ സത്യം പറഞ്ഞിരിക്കുന്നു എന്ന് അവർ കാണുകയും ഞാൻ അതേ കത്തുന്ന രീതിയിൽ തന്നെ ഇവിടെ പ്രത്യക്ഷനാകും. ഞാൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ജനങ്ങൾക്ക് അത് തെളിയിക്കുകയും നിന്റെ ശുശ്രൂഷയെ വെളിപ്പെടുത്തുകയും ചെയ്യും. അതാണ് അവൻ ഇവിടെ മോശയോട് പറഞ്ഞിരുന്നതായ വാക്കുകൾ. ശ്രദ്ധിക്കുക, അവൻ പറഞ്ഞു, ഞാൻ നിന്നെ ജനങ്ങളുടെ മുമ്പിൽ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. ഞാൻ നിന്നെ മുൾപടർപ്പിൽ കണ്ടുമുട്ടിയെന്ന് നീ അവരോട് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതേ അഗ്നിയിൽ ഇറങ്ങി വന്നിട്ട് നീ അതിനെക്കുറിച്ച് കള്ളമല്ല പറഞ്ഞിരുന്നതെന്ന് ജനങ്ങൾ കാണാനിടയാക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ശാസ്ത്രീയപരമായി തെളിയിക്കാനും കഴിയുന്നതാണ്. ഞാൻ നേരെ ഇറങ്ങിവന്ന് അവരെ അത് കാണുന്നതിനിടയാക്കാൻ പോവുകയാണ്. അങ്ങനെ അവർ ഇടിമുഴക്കാൻ തുടങ്ങിയപ്പോൾ, യഹോവ ഇടിമുഴക്കാൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾ പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, യഹോവ ഞങ്ങളോട് സംസാരിക്കരുത്, ഞങ്ങൾ നശിച്ചുപോകും. നോക്കൂ, അതിനാൽ അവന് മൂടുപടമിടേണ്ടിയിരുന്നു. അങ്ങനെ ദൈവം സ്വയം മോശയിൽ മറിഞ്ഞിരുന്നിട്ട് വചനത്തെ മോശയ്ക്ക് കൊടുത്തു. അങ്ങനെ മോശ ഇറങ്ങി വന്ന് യഹോവയുടെ വചനത്തെ തന്റെ മുഖത്ത് മൂടുപടമിട്ടുകൊണ്ട് ജനങ്ങളോട് അരളി ചെയ്തു. അത് ശരിയല്ലേ? യഹോവ ഒരു പ്രവാചകന്റെ രൂപത്തിൽ മൂടുപടമിട്ടുകൊണ്ട് വന്നു. അത് ശരിക്കും ശരിയാണ്. ഈ രീതിയിൽ ഞാൻ ഇനിയും അവരോട് സംസാരിക്കില്ല എന്ന് ദൈവം പറഞ്ഞു. ഒരു പ്രവാചകനിൽ കൂടി മാത്രമേ സംസാരിക്കുകയുള്ളൂ. അതിനുശേഷം തൊട്ട് ആ ഒരു വഴി മാത്രമാണ് അവൻ സംസാരിക്കുന്നതിനായി എടുത്തിട്ടുള്ളത്. ആ രീതിയിൽ മാത്രമാണ് അവൻ എല്ലായ്പ്പോഴും സംസാരിച്ചിരിക്കുന്നത്. അത് ശരിയാണ്, ഒരിക്കലും മറ്റു യാതൊരു രീതിയിലുമായിരുന്നില്ല. അവർ കള്ളം പറയുന്നില്ല. ശ്രദ്ധിക്കുക, മോശയുടെ പക്കൽ മാത്രമായിരുന്നു വചനമുണ്ടായിരുന്നത്. അവിടെ വേറൊരു കൂട്ടക്കാർ ഇറങ്ങി വരികയോ അവിടെ പരീശന്മാരോ സാധൂക്യരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിഭാഗക്കാരോ ഒരു വർഗമോ മറ്റോ ഉണ്ടായിരുന്നില്ല. അത് മോശയായിരുന്നു. അവൻ ഒരു മനുഷ്യനെ കിട്ടി. അവന് രണ്ടോ മൂന്നോ വ്യത്യസ്ത മനോഭാവക്കാരെ എടുക്കാൻ കഴിയുന്നില്ല. അവൻ ഒരു മനുഷ്യനെടുക്കുന്നു. മോശയുടെ പക്കൽ വചനമുണ്ടായിരുന്നു. മോശ ഒരുവൻ മാത്രമായിരുന്നു. യോശുവയുടെ പക്കൽ പോലും ഉണ്ടായിരുന്നില്ല. മറ്റാരുടെയും കയ്യിൽ അതില്ലായിരുന്നു. ആമേൻ. യോശുവ സേനാപതിയായിരുന്നു. യോശുവ സൈന്യത്തിന്റെ അധിപതിയായിരുന്നു. യോശുവ വിശ്വാസിയായിരുന്നു, ഒരു ക്രിസ്ത്യാനിയായിരുന്നു. എന്നാൽ മോശ ഒരു പ്രവാചകനായിരുന്നു. വചനത്തിന് യോശുവയുടെ പക്കൽ എത്താൻ കഴിയുകയില്ല. അത് മോശയുടെ അടുക്കൽ എത്തേണ്ടിയിരിക്കുന്നു. അവൻ ആ നാഴികയിലെ മുഖ്യ പ്രവാചകനായിരുന്നു. ശ്രദ്ധിക്കുക, വചനം മോശ പോയി കഴിഞ്ഞിരിക്കുന്നത് വരെ യോശുവയുടെ പക്കൽ എത്തിയിരുന്നില്ല. ഇല്ല ശ്രീമാൻ, ദൈവം ഒരു സമയത്ത് ഒരുവനോട് ഇടപെടുന്നു. ദൈവം ഒരുവനാകുന്നു. ഇപ്പോൾ മോശയുടെ പക്കൽ മാത്രം വചനമുണ്ടായിരുന്നു. അതൊരു കൂട്ടമായിരുന്നില്ല. ശ്രദ്ധിക്കുക, മോശയെ ആ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് പിന്തുടരാനോ അനുകരിക്കാനോ ശ്രമിക്കുന്ന ഏതൊരു മനുഷ്യനും അവന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. സ്ത്രീയോ പുരുഷനോ പുരോഹിതനോ ആരായിരുന്നാലും, എത്ര ഭക്തിയുള്ളവനായാലും എത്ര ആദരവുള്ളവനായിരുന്നാലും, അങ്ങനെ എന്തെല്ലാം ആയിരുന്നാലും മോശ മാത്രം കടന്നു വരട്ടെ എന്നവൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആരെങ്കിലും മനുഷ്യരോ ഒരു മൃഗം പോലുമോ അത് തൊട്ടിരുന്നെങ്കിൽ അവിടെ വെച്ച് തന്നെ അത് മരിക്കുമായിരുന്നു. ആ മറയ്ക്ക് അപ്പുറത്ത് കടക്കരുത്, അതൊരു വ്യക്തിക്ക് മാത്രം അവകാശപ്പെട്ടതായിരുന്നു. ആ സന്ദേശം ഒന്നായിരുന്നു. മന്ദിരത്തിൽ വർഷത്തിൽ ഒരു വട്ടം ഒരു മനുഷ്യൻ അഭിഷേകം ചെയ്യപ്പെട്ട് അകത്ത് കിടക്കുന്നത് ഉറപ്പിച്ചിരുന്നു. അത് വചനത്തെ കൊണ്ടുവരുന്നതിനായിരുന്നല്ല, എന്നാൽ രക്തം അർപ്പിക്കുന്നതിനായിരുന്നു. ഒരൊറ്റ വ്യക്തി ഒഴിച്ചാർക്കും തന്നെ അതിനുള്ളിൽ കടക്കാൻ കഴിഞ്ഞിരുന്നില്ല. മറ്റേതൊരു മനുഷ്യനും മരിച്ചു പോകാനിടയാകും. അവർ ആത്മീയമായി ഇന്ന് മരിക്കുന്നു. ഇതൊരാത്മീയ മൂടുപടമാകുന്നു. അത് സ്വാഭാവികമായ മൂടുപടമായിരുന്നു, ഇതാത്മീയമായ മൂടുപടമാകുന്നു. അവർ നേരെ അതിന്റെ പിന്നിലേക്കായി നടന്നു ചെന്നിരുന്നു. ഓ, എനിക്കറിയാം, എനിക്കറിയാം എന്ന് നിങ്ങൾക്ക് അവരോട് പറയാൻ കഴിയും. മുമ്പോട്ട് പോയിക്കൊള്ളുക, യാതൊരു കുഴപ്പവുമില്ല. ഓർക്കുക, പുറപ്പാടിന് മുമ്പ് മിസ്രയീമിലെ അവസാനത്തെ ബാധ മരണമായിരുന്നു. പുറപ്പാടിന് മുമ്പ് ഈ ഭൂമിയിലെ അവസാനത്തെ ബാധ ആത്മീയ മരണമാകുന്നു. അതിനുശേഷം അവരെ ദഹിപ്പിച്ചു കളയുകയും അവർ നിങ്ങളുടെ കാലിന് കീഴിൽ വെണ്ണീറാകുകയും നിങ്ങൾ അവരെ ചവിട്ടിക്കളയുകയും ചെയ്യും. എന്നാൽ അവസാനത്തെ കാര്യം വചനത്തെ നിഷേധിക്കുന്നതിന് ആത്മീയ മരണമാകുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അഗ്നിയുടെ മൂടുപടത്തിലായിരുന്ന മോശയെ പിന്തുടരാൻ ശ്രമിക്കരുതെന്ന് ദൈവം ഓരോ വ്യക്തികളോട് മുന്നറിയിപ്പ് നടത്തിയിരുന്നു. മോശയ്ക്ക് മൂടുപടമിടേണ്ടിയിരുന്നു, അങ്ങനെ അവന് പുറത്തേക്ക് വരേണ്ടിയിരുന്നു. മോശ മോശയായിട്ട് തന്നെ അഗ്നിസ്തംഭത്തിനുള്ളിലേക്ക് കടന്നു. എന്നാൽ അവൻ തിരികെ വന്നപ്പോൾ അവന്റെ മേൽ മൂടുപടമായിരുന്നു. കാരണം അവൻ അതിനുള്ളിലേക്ക് തന്റെ സമ്പ്രദായങ്ങളിൽ നിന്നും മൂപ്പന്മാരുടെ സമ്പ്രദായങ്ങളിൽ നിന്നും പുറത്തായിട്ട് കടന്നിരുന്നു. അവൻ അഗ്നിസ്തംഭത്തെ കണ്ടിരുന്നു, എന്നാൽ ഇപ്പോൾ അവൻ അഗ്നിസ്തംഭത്തിനുള്ളിലേക്ക് പോകുന്നു. മനസ്സിലായില്ലേ? ഹേ മാൻ. അങ്ങനെ അവൻ മൂടുപടമിട്ടുകൊണ്ട് കടന്നു പുറത്തു വന്നു. ദൈവത്തിന്റെ വചനം ഒരു മനുഷ്യനിൽ മൂടുപടമിട്ടിരിക്കുന്നു. ഇവിടെ ഇതാ അവൻ പുറത്തേക്ക് നടന്നു വരുന്നു. ഓ ദൈവമേ, എനിക്കത് കാണാൻ കഴിയും. മറ്റാരും അതിനുവേണ്ടി ശ്രമിക്കരുതെന്ന് താക്കീത് കൊടുത്തു. മറ്റാർക്കും അത് അനുകരിക്കാൻ കഴിയില്ല. നിങ്ങളത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഒരു പുരോഹിതനോ ഒരു വിശുദ്ധനോ ആരായിരുന്നാലും തന്നെയും ഒരു കാർഡിനാലോ ബിഷപ്പോ എന്തായിരുന്നാലും ആ മൂടുപടത്തിനുള്ളിൽ കടക്കാൻ ശ്രമിച്ചിരുന്നാൽ മരണമാണ്. ദൈവം അവർക്ക് താക്കീത് നൽകിയിരുന്നു, നമുക്ക് യാതൊരു അനുകരണവും ഉണ്ടായിരിക്കരുത്. അവന്റെ വചനം ഒരുവന് വെളിപ്പെട്ടിരുന്നു. ഓരോ കാലഘട്ടത്തിലും എല്ലാ സമയത്തും എല്ലാ ഇപ്പോഴും തിരുവഴുത്തിൽ ഒരു പ്രവാചകനാണ് യഹോവയുടെ വചനങ്ങളുമായിട്ട് വന്നിരുന്നത്. വചനം ഒരുവന്റെ അടുക്കൽ എത്തുന്നു. എല്ലാ കാലഘട്ടത്തും അതേപോലെ തന്നെയായിരുന്നു. സഭാകാലഘട്ടത്തിലും ആദ്യത്തേത് മുതൽ അവസാനത്തേത് വരെ അങ്ങനെയായിരുന്നു. മറ്റുള്ളവർക്ക് അവരുടെ സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു, അത് ശരിയാണ്, ശ്രദ്ധിക്കുക. എന്നാൽ അഗ്നിസ്തംഭത്തിൽ നിന്ന് മാറി നിന്നുകൊള്ളുക. എന്തൊരു പാഠമാണ് നമുക്കിവിടെ പഠിക്കാനായി ഉണ്ടായിരിക്കുന്നത്. എല്ലാവരും ഒരു മോശയാകാൻ ആഗ്രഹിച്ചിരുന്നു. എല്ലാവരും ദാഥാനും മറ്റുള്ളവരും എന്താണ് അവിടെ പറഞ്ഞതെന്ന് നിങ്ങൾ ഓർക്കുന്നില്ലേ? അവർ പറഞ്ഞു, മോശയെ, നീ ഒരു നിമിഷം ഇവിടെ നിൽക്കുക, നീ നിന്നെ തന്നെ വളരെ ഉയർത്തുന്നു. എന്നാൽ ഇവിടെ ദൈവത്താൽ വിളിക്കപ്പെട്ട വേറെ മനുഷ്യരുണ്ട്. അത് സത്യമാണ്. അവർ ഓരോരുത്തരും അവനോടൊപ്പം വന്നിരുന്നിടത്തോളം അത് ശരിയായിരുന്നു. എന്നാൽ ഒരുവൻ മുമ്പോട്ട് കടന്നു വന്ന് ദൈവം മോശയ്ക്ക് കൊടുത്തിരുന്ന ദൈവത്തിന്റെ സ്ഥാനത്ത് എടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് മുൻ നിയോഗിക്കപ്പെട്ടതും മുൻ നിർണയിക്കപ്പെട്ട ജോലിയുമായിരുന്നു. അങ്ങനെ അതിനെടുക്കാൻ ശ്രമിച്ചപ്പോൾ തീ ഇറങ്ങി വന്ന് ഭൂമിയെ പിളർന്നിട്ട് അവരെ വിഴുങ്ങിക്കളഞ്ഞു. നോക്കൂ, സൂക്ഷിച്ചുകൊള്ളുക. ഒരു നല്ല ദൈവഭക്തിയുള്ള ക്രിസ്ത്യാനിയായിട്ട് വചനത്തെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുക. ആ സ്തംഭത്തിൽ നിന്ന് മാറി നിന്നുകൊള്ളുക. എന്തൊരു പാഠമാകുന്നു. ദൈവം ആദ്യം മോശയ്ക്ക് അഗ്നിസ്തംഭത്തിൽ പ്രത്യക്ഷനായി. അപ്പോൾ ദൈവം അഗ്നിസ്തംഭത്തിൽ മൂടുപടമിട്ടിരുന്നു. ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ദൈവം ആദ്യം മോശയുടെ അടുക്കൽ വന്നപ്പോൾ അവൻ മൂടുപടമിട്ടിരുന്നു. ദൈവം ഒരു അഗ്നിസ്തംഭത്തിലായിട്ട് മുൾപടർപ്പിന് പിന്നിലായി മറഞ്ഞിരുന്നു. അത് കൃപാസനം തോലുകൾക്ക് പിന്നിലായി മറഞ്ഞിരുന്നത് പോലെയാകുന്നു. അവൻ മറഞ്ഞിരുന്നു. അവൻ എല്ലായ്പ്പോഴും മറഞ്ഞിരിക്കുന്നു. അവൻ മോശയുടെ അടുക്കൽ വന്നപ്പോൾ അവൻ ഒരു അഗ്നിസ്തംഭത്തിലായിരുന്നു. അഗ്നിസ്തംഭത്തിൽ മറഞ്ഞിരുന്നു. എന്നാൽ ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ ദൈവം അവനെ അതേ അഗ്നിസ്തംഭത്താൽ തെളിയിച്ചു കാണിച്ചു. നോക്കൂ, ഇപ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇത് ഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ മനസ്സുകളെ പുറത്തേക്ക് ഇതിനോടൊപ്പം നീക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കഴിയുമോ? ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവം മോശയെ തന്റെ ശുശ്രൂഷയ്ക്കായി വിളിച്ചിട്ട് അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അത് അഗ്നിസ്തംഭത്തിലായിരുന്നു. മോശ അതിനെക്കുറിച്ച് വന്ന് തന്റെ ജനങ്ങളോട് പറഞ്ഞു. അവൻ അത്ഭുതങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്തിരുന്നിട്ടും അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ പ്രാവശ്യം അവൻ ദൃശ്യമായും ശാസ്ത്രീയമായും പ്രത്യക്ഷപ്പെട്ടിട്ട് മോശയുടെ ശുശ്രൂഷ ദൈവം തന്നെ അവനോട് സംസാരിച്ചതാണെന്ന് തെളിയിച്ചു കാണിച്ചു. കാരണം അവൻ അഗ്നിസ്തംഭത്താൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പർവ്വതം തീയിലായി കഴിഞ്ഞിരുന്നു. അതൊരു മുൾപടർപ്പിൽ വന്ന് മോശയോട് ഇതിനു മുമ്പ് സംസാരിച്ചിരുന്നു. ശരി, ദൈവം മോശയ്ക്ക് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് കത്തുന്ന മുൾപടർപ്പിൽ മൂടുപടമിട്ടുകൊണ്ടായിരുന്നു. ജനങ്ങളുടെ മുമ്പിൽ ദൈവം വീണ്ടും മൂടുപടമിട്ടുകൊണ്ട് സ്വയം അതേ അഗ്നിയാൽ അതേ അഗ്നിസ്തംഭത്താൽ താഴേക്ക് വന്ന് മോശയെ തെളിയിക്കുകയും ചെയ്തു. അതിനുശേഷം തൊട്ട് അവർക്ക് ദൈവത്തിന്റെ വചനം മാത്രം കേൾക്കാൻ കഴിഞ്ഞു. നിങ്ങൾക്കിത് മനസ്സിലായോ? വചനം മാത്രം, അവരവന്റെ ശബ്ദം മാത്രം കേട്ടു. കാരണം മോശ അവർക്ക് ജീവിക്കുന്ന വചനമായിരുന്നു. മോശ, നോക്കൂ, ദൈവം ആ വചനത്തെ മോശയാൽ അത്രമാത്രം തെളിയിച്ചിരുന്നു. ദൈവം മോശയോട് പറഞ്ഞു, നീ എവിടേക്ക് പോകുക, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, യാതൊന്നും നിന്റെ മുമ്പിൽ നിൽക്കുകയില്ല, ഞാനാകുന്നു. മോശ അവരുടെ അടുക്കൽ എത്തിയിട്ട് പറഞ്ഞു, ഒരുപക്ഷെ നിങ്ങൾ ഇത് വിശ്വസിച്ചില്ലെന്നിരിക്കാം, എന്നാൽ ദൈവം എനിക്ക് അഗ്നിസ്തംഭത്തിൽ പ്രത്യക്ഷനായിട്ട് ഈ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഓ, ഞങ്ങൾക്ക് ഇതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഫറവൻ പറഞ്ഞു, പാസ്റ്റർ ഫറവൻ പറഞ്ഞു, കൊള്ളാം, നിന്റെ പക്കൽ ഒരു വില കുറഞ്ഞ മാജിക്കുകാരന്റെ സൂത്രമാണല്ലോ ഉള്ളത്. എന്റെ പക്കൽ മാജിക്കുകാരുണ്ട്, അവർക്ക് വടിയിൽ നിന്നും പാമ്പുകളെ ഉണ്ടാക്കാൻ കഴിയും. ഓ മാജിക്കാരെ, ഇവിടേക്ക് വരിക. അങ്ങനെ അവർ അവിടെ വന്നിട്ട് അതേ കാര്യം തന്നെ ചെയ്തു. മോശ അതറിഞ്ഞിരുന്നു. യാതൊന്നും അവനെ ശല്യപ്പെടുത്തിയില്ല. അവർക്ക് എത്രയധികം അനുകാരികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരംശം പോലും വ്യത്യാസം ഉണ്ടാക്കിയില്ല. മോശ അതുപോലെ തന്നെ അവിടെ നിന്നു. ആദ്യമായിട്ട് സംഭവിച്ചത് എന്താണെന്നാൽ നിങ്ങൾക്കറിയാമോ? അവ കുറച്ചു നേരം അവിടെ ചുറ്റുമായി ഇഴയുകയും മറ്റും ചെയ്തു. മോശയുടെ പാമ്പ് നേരെ വന്ന് ബാക്കിയുള്ളവയെ തിന്നുകയും ചെയ്തു. എന്തുകൊണ്ടാണ്? അത് അപ്പോസ്തലന്മാരെ പോലെ അവർക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ദൈവം അതെങ്ങനെ ചെയ്യുമെന്ന് മോശയ്ക്കറിയില്ലായിരുന്നു. എന്നാൽ അവൻ ചെയ്യാൻ പോവുകയായിരുന്നു. ഓർക്കുക, അവസാന നാളുകളിൽ NS മെമ്പേഴ്സും തിരികെ വരുമെന്നവൻ പറഞ്ഞു. നോക്കൂ, അവർ അനുകാരികളാണ്. കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിച്ചുകളെയും. മത്തായി 24:24 ആകുന്നു. അതേ കാര്യങ്ങളും അതേ തരത്തിലുള്ള അത്ഭുതങ്ങളും മറ്റെല്ലാം ചെയ്യും. ആ വചനത്തെ ശ്രദ്ധിച്ചുകൊള്ളുക, വചനത്തെ ശ്രദ്ധിച്ചുകൊള്ളുക. അവൻ ഒരത്ഭുതം നടത്തുകയും മൂന്ന് ദൈവങ്ങളെ അപ്പോഴും വിശ്വസിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ വക എല്ലാ കാര്യങ്ങളും അവിടെ ആയിരിക്കുന്നു. നിങ്ങൾ അതിൽ നിന്ന് മാറിക്കൊള്ളുക. അത് തെറ്റാണെന്ന് നമുക്കറിയാം. അങ്ങനെ ഒന്നും തന്നെയില്ല. വചനം, എല്ലാ വചനവും ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ആകുന്നു. ഉത്പത്തി ഒരു വചനമാണ്. ഇവിടെ അവൻ പറഞ്ഞു, യാതൊന്നും ചേർക്കുകയോ എടുത്തു മാറ്റുകയോ ചെയ്യരുത്. അതേ വചനം തന്നെയാകേണ്ടിയിരിക്കുന്നു. ശ്രദ്ധിക്കുക, എന്തോ അവിടെ സംഭവിച്ചത് ജനങ്ങൾ കണ്ടിരിക്കുന്നു. മോശ മൂടുപടമിട്ടിരുന്നു. അവനൊരു പ്രവാചകനായിരുന്നു. ദൈവം തന്റെ വചനത്തെ ഇപ്പോൾ ന്യായീകരിച്ചിരിക്കുകയും അവൻ അവരുടെ അടുക്കൽ എത്തുകയും ചെയ്തു. കൂടാതെ അവൻ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിരിക്കുന്നു. അതിനുശേഷം തന്നെ ജനങ്ങൾ തന്നെ വേർപെട്ടിട്ട് ഒരു സഭയായി തീർന്നു. സഭ എന്ന് വെച്ചാൽ വിളിച്ചു പുറത്താക്കപ്പെട്ടവർ എന്നാകുന്നു. അവർ ലോകത്തിൽ നിന്നും വിളിച്ചു പുറത്താക്കപ്പെട്ട ഒരു ജനമാകുകയും അതിനുശേഷം ദൈവം സ്വയം താൻ അഗ്നിസ്തംഭം ആയിരുന്നുവെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. അവൻ മോശയുടെ സന്ദേശത്തെ തെളിയിച്ചു കാണിച്ചു. നോക്കൂ, അവൻ അഗ്നിസ്തംഭമായിരുന്നു. അവരുടെ പക്കൽ ക്യാമറകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ അതിന്റെ പടമെടുക്കുമായിരുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. കാരണം അത് മുഴുവൻ അഗ്നിയായിരുന്നു. എന്നാൽ അത് സന്ദേശം സത്യമായിരുന്നുവെന്ന് ദൈവം തെളിയിക്കുകയായിരുന്നു. സന്ദേശം സമീപിച്ചിരിക്കുകയും അതുപോലെ എല്ലാ കാര്യങ്ങളുമായിട്ട് അവർ പുറപ്പാടിന് പോവുകയായിരുന്നു. ഈ പുറപ്പാടിനുള്ള ജനങ്ങൾക്ക് തന്റെ പ്രവാചകനെ മൂടുപടത്തിലാക്കി. ജനങ്ങൾ അവൻ എന്തോ സംഭവിച്ചിരിക്കുന്നതായി കണ്ടിരുന്നു. അവൻ ബാക്കിയുള്ള ഇസ്രായേലിയരിൽ നിന്നും ഇപ്പോൾ വ്യത്യസ്തനായിരുന്നു. അവൻ വ്യത്യസ്തനും അവന്റെ സന്ദേശം വ്യത്യസ്തമായതും. അവൻ പുരോഹിതനിൽ നിന്നും വ്യത്യസ്തനും മറ്റേതൊരു കാര്യത്തിൽ നിന്നും വ്യത്യസ്തനും. അങ്ങനെ അവനൊരു വ്യത്യസ്തനായ വ്യക്തിയായിരുന്നു. എന്തോ സംഭവിച്ചിരിക്കുന്നതായി ജനങ്ങൾ കണ്ടിരുന്നു. ജനങ്ങളോട് തന്റെ വചനത്തെ കൽപ്പിക്കുന്നതിനായി ദൈവം തന്റെ പ്രവാചകങ്ങളിൽ സ്വയം മറഞ്ഞിരുന്നു. അതാണ് അവൻ ചെയ്തത്. മോശ ജനങ്ങൾക്ക് ആ ജീവനുള്ള വചനം അഗ്നിസ്തംഭത്താൽ മറഞ്ഞിരിക്കുകയും എന്താണ് പിന്നെ തഹശുതോലുകൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കാൻ പോകുന്നതെന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുകയുമായിരുന്നു. വചനം ആദ്യമായിട്ട് മോശയിൽ നിന്നും വരേണ്ടിയിരുന്നു. മോശയുടെ പക്കൽ വചനമായിരുന്നു. അത് ദൈവത്താൽ എഴുതിയതായിരുന്നു. ആർക്കും തന്നെ അത് വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞില്ല. മോശ തന്നെ അത് ആദ്യമായിട്ട് വ്യാഖ്യാനിക്കേണ്ടിയിരുന്നു. ആ കാരണത്താലാണ് അവൻ തന്റെ മുഖത്ത് മൂടുപടമിട്ടത്. നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സിലായില്ലേ? ഇതിവിടെയാകുന്നു. നമുക്കത് എടുക്കാനും പൊതിയാനും മറ്റെല്ലാം ചെയ്യാൻ കഴിയും. എന്നാൽ അത് വെളിപ്പെടേണ്ടിയിരിക്കുന്നു. അത് വെളിപ്പെടേണ്ടതിന് മോശയ്ക്ക് ജനങ്ങളുടെ മുമ്പിൽ ദൈവമാകേണ്ടിയിരുന്നു. അത് അസംബന്ധമാണെന്ന് നിങ്ങൾ പറയും. അവൻ സ്വയം മോശയോട് പറഞ്ഞു, നീ ദൈവവും അഹരോനിന്റെ പ്രവാചകനുമായിരിക്കും. അങ്ങനെ അവൻ ഇവിടെ സ്വയം മൂടുപടമിട്ടുകൊണ്ട് വരേണ്ടിയിരുന്നു. കാരണം ദൈവം എല്ലായ്പ്പോഴും മൂടുപടത്തിന് പിന്നിലായിരിക്കുന്നു. ഓ ദൈവമേ, നിങ്ങൾ ഇത് കാണുന്നുണ്ടോ? ദൈവം പൊതുജനങ്ങളിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു. പിതാവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്നവൻ പറഞ്ഞു. ദൈവം മൂടുപടത്തിന് പിന്നിലായി മറഞ്ഞിരിക്കുന്നു. മോശ തന്റെ മുഖത്ത് മൂടുപടമിട്ടു. അപ്പോൾ മോശ ജീവനുള്ള വചനം മൂടുപടമിട്ടതായിരുന്നു. ജനങ്ങൾ അഗ്നിസ്തംഭത്തെ കണ്ടിട്ട് മതി മതി എന്ന് പറഞ്ഞു. മോശ ഞങ്ങളോട് സംസാരിക്കട്ടെ, ദൈവം ഞങ്ങളോട് സംസാരിച്ചിട്ട് ഞങ്ങൾ മരിക്കാതിരിക്കട്ടെ. മോശ അഗ്നിസ്തംഭത്തിലേക്ക് നേരെ നടന്നു ചെന്നു. ദൈവം പറഞ്ഞു, ഞാൻ ഇപ്രകാരം ഇനിയും അവരോട് സംസാരിക്കുകയില്ല. ഞാൻ അവർക്കൊരു പ്രവാചകനെ നൽകുന്നതാണ്. അപ്രകാരമാണ് അവൻ അതെല്ലാം ഇപ്പോഴും ചെയ്തിരുന്നത്. ഇപ്പോൾ അവർ പൊയ്ക്കൊള്ളട്ടെ, എന്നാൽ ഈ പ്രവാചകന് ഈ വചനം ഉണ്ടായിരിക്കണം. അവൻ സമ്പ്രദായങ്ങളുടെ മൂടുപടത്തോടു കൂടിയവനാണെങ്കിൽ ദൈവം ഒരിക്കലും അവനെ അയച്ചിട്ടില്ല. അവൻ വചനത്തിന്റെ മൂടുപടത്തോടു കൂടിയാണെങ്കിൽ ദൈവം അത് വെളിപ്പെടുത്തി കാണിക്കും. ദൈവം തന്റെ വചനത്തെ സ്വയം വ്യാഖ്യാനിക്കുന്നു. മോശി അവരോട് സംസാരിച്ചു, ദൈവം അവർക്ക് വ്യാഖ്യാനിച്ചു. ആമേൻ. മോശ പറഞ്ഞു, യഹോവ ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ യഹോവ അവൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു, അത് അതിനെ ശരിയാക്കി. അവൻ പറഞ്ഞു, ഇപ്പോൾ മോശെ നീ ഇത് മനസ്സിലാക്കുന്നു, ഇപ്പോൾ ജനങ്ങളും ഇത് മനസ്സിലാക്കുന്നു. നോക്കൂ, ഞാൻ നിന്നെ കാണിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ തെളിയിച്ചിരിക്കുന്നു. തന്റെ വചനത്തെ ജനങ്ങളോട് സംസാരിക്കുന്നതിനായി ദൈവം ഈ പ്രവാചകനിൽ സ്വയം അറിഞ്ഞിരുന്നു. മോശെ അവർക്ക് ജീവനുള്ള ദൈവവും ജീവിക്കുന്ന ദൈവവചനം വെളിപ്പെട്ടതുമായിരുന്നു. ആ കാരണത്താലാണ് അവന്റെ മുഖത്ത് മൂടുപടമിട്ടിരുന്നത്. നിങ്ങൾക്കറിയാമോ, അതേ കാര്യം തന്നെ ഇന്ന് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയും അവിശ്വാസികൾക്ക് മുമ്പിൽ മൂടുപടമിട്ടിരിക്കുകയാണ്. അവർ നീണ്ട തലമുടിയോടുകൂടിയ സ്ത്രീകളെ നോക്കിയിട്ട് പറയും, ആ പഴഞ്ചൻ മോഡലിനെ ഒന്ന് നോക്കിക്കേ. സ്ത്രീകൾ മുടി പിന്നീട്ട് പിന്നിൽ ഉയർത്തി കെട്ടിവെച്ചിരിക്കുന്നതിനെ അവർ ഒരു തേഞ്ഞുപോയ ടയറെന്നോ ഒരു സ്പെയർ ടയർ മേലെ വെച്ചിരിക്കുന്നുവെന്നോ പറയും. നോക്കൂ, അത് മുഴുവൻ മൂടുപടമിട്ടിരിക്കുന്നതാണ്. അവർ അന്ധരാണ്. ഓ, അവർ പറയും, എനിക്ക് PhD കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണോ കിട്ടിയിരിക്കുന്നതെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. നിങ്ങൾ അപ്പോഴും വചനത്തെക്കുറിച്ച് അജ്ഞനാണ്. ശരിക്കും സത്യമാണ്. ഓ, അത് തീരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. എങ്കിൽ ആദ്യം ചെറിയ കാര്യങ്ങളുടെ പാഠങ്ങൾ എടുക്കുക. ദൈവത്തിന്റെ സന്നിധിയിൽ മൂടുപടമിട്ടിരിക്കുന്നു എന്ന് അവകാശപ്പെട്ടിരിക്കുന്ന ജനങ്ങൾക്ക് എങ്ങനെ ഒരു സഭയുടെ സമുദായ സമ്പ്രദായത്തെ പ്രസംഗിക്കാൻ കഴിയും? ഓ, കരുണയും ദയയും ഉണ്ടാകണമേ. അത് അവരുടെ തന്നെ വിഷയത്തെയും അവരുടെ വിചാരത്തെയും അതിലേക്ക് കുത്തിവെച്ചിട്ട് വചനത്തോട് ചേർക്കുകയും എടുക്കുകയും മറ്റെല്ലാം ചെയ്യുകയും ചെയ്തിട്ട് അത് പിന്നെ ദൈവവചനമായിരിക്കുന്നില്ല. ഏത് രീതിയിലുള്ള മൂടുപടമായിരുന്നു? അതിനൊരു മതപരമായ മൂടുപടമാണ് ഉള്ളത്. ദൈവം ആ മൂടുപടത്തെ കീറി വിസ്താരമായി തുറന്നിരിക്കുന്നു. പ്രവാചകന്മാരെന്നൊരു കാര്യമേ ഇല്ല എന്നവർ പറയുന്നു. പ്രവാചകന്മാരോ അപ്പോസ്തലന്മാരോ അങ്ങനെ ഒരു കാര്യം ഈ അന്ത്യനാളുകൾ ഇല്ല എന്നവർ പറയുന്നു. ദൈവിക രോഗശാന്തി എന്നൊരു കാര്യമേ ഇല്ല. ഇനിയും ദീർഘദർശി എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല. മാർക്കോസിന്റെ 16 പൂർത്തിയായിരിക്കുന്നു എന്നൊരു കാര്യമേ ഇല്ല. അപ്പോസ്തലരുടെ കാലം തീർന്നു കഴിഞ്ഞിരിക്കുന്നു. അവർ ജനങ്ങളിൽ നിന്നും അത് മറയ്ക്കുന്നു. എന്നാൽ ദൈവം അവിടേക്ക് തന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുമായി നടന്നു വന്നിട്ട് മേലെ തൊട്ട് താഴെ വരെ ആ കാര്യത്തെ വലിച്ചു കീറിയിരിക്കുന്നു. ദൈവം ആ തിരശ്ശീലയിൽ കീറിയിരിക്കുന്നു. മോശ ആ മൂടുപടമായിരുന്നിട്ട് ദൈവത്തിന്റെ ജീവനുള്ള വചനം മനുഷ്യ ശരീരത്തിന് പിന്നിലായി മറിഞ്ഞിരുന്നു. അഗ്നിസ്തംഭം മോശയുടെ ഉള്ളിലായിരുന്നു. തീർച്ചയായും അത് പിന്നീട് തോലുകൾക്ക് പിന്നിലായി എന്താണ് മറിഞ്ഞിരിക്കാൻ പോയിരുന്നത് എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ ആ വചനം കൊണ്ടുവരികയും അതിനുശേഷം അത് അക്ഷരത്തിലാകുകയും അത് മൂടുപടത്തിന് പിന്നിലാകുകയും ചെയ്തു. കാരണം ദൈവം എല്ലായ്പ്പോഴും ആ വചനത്തിലായിരുന്നു. അവൻ എല്ലായ്പ്പോഴും വചനമാക്കുന്നു. അവൻ ആ വചനത്തിലായിരുന്നു. ആ കാരണത്താൽ വചനത്തിൽ മേൽ മൂടുപടമിടേണ്ടിയിരുന്നു. ഓ സഹോദര സഹോദരി, നിങ്ങളിത് ഗ്രഹിക്കുന്നുണ്ടോ? നോക്കൂ, നിങ്ങളിത് കാണുന്നില്ലേ? ഇത് ഈ കാലഘട്ടത്തിൽ കൂടി ദൈവം പറഞ്ഞിരുന്നതിനനുസരിച്ച് മറയ്ക്കപ്പെട്ടിരിക്കുകയും ഈ അന്ത്യകാലത്ത് അത് തുറക്കപ്പെടുകയും 7 മുദ്രകൾ അതിനെ പൊട്ടിക്കുകയും ആ മുഴുവൻ കാര്യവും ജനങ്ങളുടെ കാഴ്ചയിൽ കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നതാണ്. അതാണ് ഇതുവരെയും സംഭവിച്ചുകൊണ്ടിരുന്നത്. 7-ാമത്തെ ദൂതന്റെ സന്ദേശത്തിന്റെ നാഴികയിൽ ദൈവത്തിന്റെ സകല മർമ്മങ്ങളും ഈ അവസാന നാഴികയിൽ ഏലിയാവിൽ കൂടെ വെളിപ്പെട്ടിരിക്കും. ദൈവപുത്രനായ ക്രിസ്തുവിനെ എപ്രകാരം സഭയിൽ നിന്നും അവർ പുറത്താക്കിയിരിക്കുകയും അവൻ വീണ്ടും മനുഷ്യപുത്രനായ എപ്രകാരം വെളിപ്പെടുകയും ചെയ്തിരിക്കുന്നു. എപ്രകാരം സഭ ക്രമത്തിലാക്കപ്പെടുകയും ഈ അന്ത്യകാലത്ത് യാതൊരു മതവിശ്വാസമോ ഒരു സഭാ സംഘടനയോ ഇല്ലാതെ പരിപൂർണമായിട്ടും വചനം ഓരോ വ്യക്തിയിലും ജീവിച്ചിരിക്കും. ഞാൻ ഒന്നിനെ എടുക്കും, ഒന്നിനെ വിട്ടുകളയും. ഞാൻ ഇതിനെ എടുക്കും, അതിനെ വിട്ടുകളയും. അവിടെ മറ്റ് യാതൊരു മാർഗമോ ഒരു സഭാ സംഘടനയോ ഒരു ബന്ധനമോ യാതൊന്നും ഉണ്ടായിരിക്കില്ല. അത് ദൈവത്തോട് ഏക ഹൃദയവും അവൻ ഏക ഒരുവൻ മാത്രമായിരിക്കും. ശ്രദ്ധിക്കുക, മനുഷ്യ ശരീരത്തിൽ മറിഞ്ഞിരുന്നു. മോശെ ആ വചനത്തോടുകൂടി പിന്നീട് തഹശു തോലുകൾക്ക് പിന്നിൽ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അതുകൊണ്ട് ക്രിസ്തു നമ്മുടെ മോശയാകുന്നു. ക്രിസ്തു നമ്മുടെ മോശയാകുന്നു. അവൻ ദൈവം മനുഷ്യ ശരീരത്തിൽ മറിഞ്ഞിരുന്നതായിരുന്നു. മനുഷ്യവർഗത്തിൽ ജഡത്തിൽ മറിഞ്ഞിരുന്നു. അത് ശരിയാണ്. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. അവൻ തഹശ് തോലുകളാൽ മൂടപ്പെട്ടിരുന്നു, അവൻ മറഞ്ഞിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം അവനൊരു മനുഷ്യനിൽ മറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിട്ട് ഈ കാലത്തേക്ക് തന്റെ വചനത്തെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവൻ ഇപ്പോഴും ഈ കാലത്തേക്ക് വാഗ്ദത്തം ചെയ്ത വചനമായിട്ട് മനുഷ്യ ശരീരത്തിൽ മൂടുപടമിട്ട് ഇപ്പോഴും ക്രിസ്തുവാകുന്നു. വചനം ദൈവമാകുന്നു. അഭിഷേകം ഒരു വ്യക്തിയാകുന്നു. ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാകുന്നു, അഭിഷിക്തൻ എന്നാകുന്നു. എങ്കിൽ മോശ തന്റെ കാലത്ത് അഭിഷിക്തനായ ക്രിസ്തുവായിരുന്നു. യിരെമ്യാവ് തന്റെ കാലത്ത് ആ കാലത്തേക്കുള്ള വചനത്തിന്റെ ഒരു ഭാഗമായിട്ട് ക്രിസ്തുവായിരുന്നു. എന്നാൽ യേശു വന്നപ്പോൾ അവൻ അഭിഷിക്തനായ വീണ്ടെടുപ്പുകാരനായി വന്നു. അത് മോശയും മോശയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന എല്ലാമായ വചനവും സകല ദൈവത്വവും ദേഹരൂപത്തിൽ അവനിലായിരുന്നു. ആ കാരണത്താലാണ് മന്ദിരത്തിലെ മുഴുവൻ തിരശ്ശീലയും കീറിയിട്ട് കൃപാസനം സമ്പൂർണമായ കാഴ്ചയിൽ വന്നത്. അവൻ അഭിഷിക്തനായിരുന്നു. ഇപ്പോൾ മനുഷ്യ ശരീരത്തിലെ മൂടുപടത്തെ ശ്രദ്ധിക്കുക. ഈ കാലത്തേക്കുള്ള വാഗ്ദത്ത വചനവും മൂടുപടമിട്ടതായിരിക്കണം. ശ്രദ്ധിക്കുക, പാപത്തെ സ്നേഹിക്കുന്ന സഭയിലെ അംഗങ്ങൾക്കും പാപികൾക്കും ഇത് മനുഷ്യനായ മൂടുപടമായതിന്റെ കാരണത്താൽ കാണാൻ കഴിയുകയില്ല. ആ കാരണത്താൽ അവർക്ക് അവനെ കാണാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടെന്നാൽ അവനൊരു മനുഷ്യനായിരുന്നു. എവിടെ നിന്നാണ് അവൻ വരുന്നത്? അവന്റെ പക്കൽ ഏത് കൂട്ടായ്മയുടെ കാർഡാണുള്ളത്? അവൻ ഏത് സഭയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ഇന്ന് രാത്രിയിൽ അവൻ ഏത് സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന വിഷയത്തെ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നോക്കൂ, ഇപ്പോൾ ഏത് സഭയിലാണ് അവൻ അംഗമായിരിക്കുന്നത്? ഏത് കൂട്ടത്തിലാണ്? ഏത് സ്കൂളിലാണ് അവൻ പോയിരുന്നത്? എവിടെ നിന്നാണ് തന്റെ വിദ്യാഭ്യാസം കിട്ടിയത്? ഈ മനുഷ്യൻ സമ്പ്രദായത്തിനനുസരിച്ചാണോ ജനിച്ചിരിക്കുന്നത്? അതോ അവനെക്കുറിച്ചുള്ള പുരാണത്തിനനുസരിച്ച് ഒരു വിശുദ്ധ വിവാഹ ബന്ധമില്ലാതെയാണോ ജനിച്ചത്? അവൻ തീർച്ചയായും പിശാചിൽ നിന്നാകുന്നു. അവനൊരു വിശുദ്ധമായ വിവാഹ ബന്ധമില്ലാതെയാണ് ജനിച്ചിരിക്കുന്നത്. അവൾ ഒരു വ്യഭിചാരിണിയായിട്ട് അവളെ കല്ലെറിയാതിരിക്കുന്നതിന് വേണ്ടി യോസഫ് അവളെ വിവാഹം ചെയ്തിരിക്കുന്നതാണ്. എന്നിട്ട് ആ മനുഷ്യൻ വന്നിട്ട് പുരോഹിതന്മാരെ ഞങ്ങളോട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്നുവോ? ദൈവം ഇത് അവിടെ നിന്നുകൊണ്ട് വചനത്തെ വെളിപ്പെടുത്തുകയും എന്റെ ദൈവമേ നീ എന്നെ തള്ളിക്കളഞ്ഞത് എന്ന് കരയുകയുമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ പാട്ടുകൾ അവർ മന്ദിരത്തിൽ പാടിക്കൊണ്ടിരുന്നത് ക്രിസ്തുവിനെ സംബന്ധിച്ചതായിരുന്നു. എന്റെ അസ്ഥികളൊക്കെയും എന്നെ ഉറ്റുനോക്കുന്നു, അവരെന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. ഇവിടെ ഇതാ അവിടെ നിന്നുകൊണ്ട് അവർ അത് പാടുകയും ആ മനുഷ്യൻ തന്നെ കുരിശിൽ മരിക്കുകയുമായിരുന്നു. അവൻ മരിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം സീനായ് പർവ്വതത്തിൽ വിശുദ്ധാഗ്നിയോടുകൂടി ഇറങ്ങി വന്നതുപോലെ ഇറങ്ങി വന്നിട്ട് മന്ദിരത്തെ തീയിലാക്കുകയും തിരശ്ശീല മേലെ തൊട്ട് താഴെ വരെ കീറുകയും രണ്ട് തുണ്ടമാക്കുകയും ചെയ്തു. അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു? മന്ദിരത്തിന്റെ വാതിലിൽ കൂടി നേരെ നോക്കുമ്പോൾ കാൽവരിയും ആ ബലിയായി ദൈവം സ്പഷ്ടമായ കാഴ്ചയിലായിരുന്നു. എന്നാൽ ഇന്ന് വരെയും അവർ അത് കാണുന്നില്ല. ദൈവം ഈ അന്ത്യകാലത്തെ സമ്പ്രദായങ്ങളെ വലിച്ചു കീറുകയും ഈ കാലത്തേക്കുള്ള വചനത്തെ നേരെ സ്പഷ്ടമായ കാഴ്ചയിൽ കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. എന്നാൽ അവർ ഇപ്പോഴും അതറിയുന്നില്ല. അവർക്കതറിയില്ല. അതത്രമാത്രം സാധാരണതയോട് കൂടിയതാണ്. നോക്കൂ, ഇതത്രമാത്രം സാധാരണമായതാകുന്നു. ഇത് ലോകകാര്യങ്ങളിൽ നിന്നും വളരെ ദൂരത്തായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പ്രത്യേക കൂട്ടത്തോട് ഒരു നട്ടായിരിക്കുന്നതിനെ കുറിച്ച് പ്രസംഗിച്ചിരുന്നു. ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നിൽ ഒരു നട്ടായിരിക്കുന്നതിനെ കുറിച്ച്, അതായത് ഒരു പിരിക്കട്ടായിരിക്കുന്നതിനെ കുറിച്ച് പ്രസംഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാം എല്ലാവരും മറ്റാർക്കെങ്കിലും വേണ്ടി പിരിക്കട്ടകളാകുന്നു. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ഒന്നായിരിക്കും. പൗലോസ് തന്നെ ഒരു ഭോഷനായി കണക്കിട്ടിരുന്നു എന്ന് പറഞ്ഞു. തീർച്ചയായും നിങ്ങളാകേണ്ടിയിരിക്കുന്നു. നോക്കൂ, സംഗതികളെ തമ്മിൽ കൂട്ടിച്ചേർത്ത് പിടിപ്പിക്കുന്നതിന് ഒരു പിരിക്കട്ട എടുക്കേണ്ടതായി വരുന്നു. അത് ശരിയാണ്. അതുകൊണ്ട് മനുഷ്യ ശരീരത്തിലെ മൂടുപടത്തെ ശ്രദ്ധിക്കുക. ഇപ്പോൾ പാപത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾക്ക് ഇത് കാണാൻ കഴിയുകയില്ല. ആ മതഭക്തരായ സമ്പ്രദായക്കാരായ ജനങ്ങൾക്ക് ഇത് കാണാൻ കഴിയുകയില്ല. കാരണം അവനൊരു മനുഷ്യനായിരുന്നു. എന്തുകൊണ്ടാണ്? കാരണം ആ മനുഷ്യ ശരീരം ദൈവത്തെ മറച്ചിരുന്നു. ഇപ്പോൾ അവനൊരു മഹത്തായ അഗ്നിസ്തംഭമായിട്ട് വന്നിരിക്കുന്നുവെങ്കിൽ നോക്കൂ, ഒരു മഹത്തായ അഗ്നിസ്തംഭം താഴേക്ക് വന്നിട്ട് അവൻ എന്തായിരുന്നുവെന്ന് അവരെ കാണിക്കുകയും അങ്ങനെ യഹോവായ അഗ്നിസ്തംഭമായിട്ട് അവിടെ ചുറ്റുപാടുമായി നടന്നിരുന്നുവെങ്കിൽ അവർ വിശ്വസിക്കുമായിരുന്നു. എന്നാൽ അവൻ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ നോക്കുക. അതിനാൽ അവന് മിടുക്കരും വിവേകികളുമായ ജനങ്ങളെ ഒഴിച്ചു കളയുകയും അവൻ സ്വയം അവനെ തന്നെ ഞാൻ ഒരു പ്രവാചകനിൽ കൂടെ അവരോട് സംസാരിക്കുമെന്ന് മോശയോട് വാഗ്ദത്തം ചെയ്തിരുന്ന പ്രകാരം വെളിപ്പെടുത്തുകയും ചെയ്യാൻ കഴിയുന്നു. അവൻ മനുഷ്യപുത്രനായ ഒരു പ്രവാചകനാകുന്നു. അവരിൽ ചിലർ അത് തിരിച്ചറിയുകയും ഏകദേശം ലോകത്തിലുള്ള 100 തന്നെയും 100% അത് വിശ്വസിക്കുകയും ചെയ്തു. ബാക്കിയുള്ളവർ അത് വിശ്വസിച്ചില്ല. എന്നാൽ അവൻ അത് തന്നെയായിരുന്നു. എന്നാൽ സർവശക്തനായ ദൈവം അവിടെ ആ കൃപാസനം അവിടെ സ്പഷ്ടമായ കാഴ്ചയിലായിരുന്നു. അവൻ മരിക്കുമ്പോൾ അവന്റെ സ്വന്തം മക്കൾ ഞങ്ങൾക്കവനെ വേണ്ട, അവനെ ഒഴിച്ചു കളയുക എന്ന് നിലവിളിച്ചുകൊണ്ട് അവന്റെ മുഖത്ത് തുപ്പിയിരുന്നു. അത് ദാവീദ് തിരസ്കരിക്കപ്പെട്ട് രാജാവായി മന്ദിരം വിട്ട് ഇറങ്ങി വരുന്നതിന്റെ ഒരു മാതൃകയായിരുന്നു. അവൻ തെരുവിലേക്ക് ഇറങ്ങിയും അവനെ ഒരിക്കലും ഇഷ്ടപ്പെടാഞ്ഞ ഒരു മുടന്തനായ വ്യക്തി എഴുന്നു വരികയും അവനെ കപടനാട്യക്കാരനെന്നോ മറ്റെന്തോ അങ്ങനെ വിളിക്കുകയും നേരെ അവന്റെ മുഖത്ത് തുപ്പുകയും ചെയ്തു. അപ്പോൾ ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വീരൻ പറഞ്ഞു, എന്റെ യജമാനായ രാജാവിനെ ശപിക്കുന്ന ഇവന്റെ തല ഞാൻ ചെന്ന് വെട്ടിക്കളയട്ടെ. ദാവീദ് പറഞ്ഞു, അവനെ വിടുവിൻ, യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരുപക്ഷെ എന്താണ് പറഞ്ഞതെന്ന് ദാവീദ് തന്നെ അറിഞ്ഞിട്ടുണ്ടാകില്ല. അവൻ മലമുകളിലേക്ക് ചെന്ന് തിരികെ നോക്കി കരഞ്ഞു. 800 ശേഷം ദാവീദിന്റെ സന്തതിയായ ഒരു തിരസ്കരിക്കപ്പെട്ട രാജാവായി അതേ മലമുകളിലേക്ക് കയറി യെരുശലേമിനെ നോക്കി അവൻ കരഞ്ഞു. കൂടാതെ അവന്റെ മേൽ അവർ തുപ്പിയിരുന്നു. നിങ്ങളിത് കാണുന്നില്ലേ? ഇത് അതേ കാര്യം തന്നെയാണ്. ആ വചനം ഇന്നുവരെയും തുടർന്നുകൊണ്ടിരിക്കുന്നില്ലേ? എല്ലായ്പ്പോഴും ഭൂരിപക്ഷത്താൽ തള്ളപ്പെടുകയും ന്യൂനപക്ഷക്കാരാൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ യവനന്മാർക്ക് അവനെ കാണാൻ കഴിഞ്ഞില്ല. അവൻ തന്റെ മനുഷ്യ മന്ദിരത്തിലായിരുന്നു. എന്തുകൊണ്ടാണെന്നാൽ അവർ പറഞ്ഞു, ഈ മനുഷ്യന്റെ പേര് യേശു എന്നാകുന്നു, ഇവൻ നസറത്തുകാരനാണ്. ആ നാടുകളിൽ അവർക്ക് ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ജോണും ജിമ്മും മാതിരിയാണ്. അവർ പറയും ജെഫേഴ്സൺ വിലക്കാരനായ ജോണും ന്യൂ ആൽബനിക്കാരനായ ജിമ്മും എന്ന പോലെയാണ്. അവർ പറഞ്ഞു ഇത് നസറത്തിൽ നിന്നുള്ള യേശുവാണ്, അവന്റെ മാതാവ് ഒരു പട്ടാളക്കാരനാൽ ഗർഭിണിയായിരുന്നു എന്ന് സാധാരണയായി വിശ്വസിക്കപ്പെട്ടിരുന്നു. അവർ വിശ്വസിച്ചിരുന്നതും ശരിക്കും അതേ കാര്യം തന്നെയാണ്. തീർച്ചയായും അവർ പറഞ്ഞു ഇത് നസറായക്കാരനായ യേശുവാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ അവൻ ആരാകുന്നു? നോക്കൂ, അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ കാലത്തെ കൊണ്ട് ഈ വചനം അവൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ തിരുവെഴുത്തുകളെ ചോദന ചെയ്യുവിൻ എന്ന് അവൻ പറഞ്ഞു. അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവൻ ഞാൻ ആരാകുന്നു എന്ന് സാക്ഷ്യം പറയുന്നു. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്നെ ഒരു മൂടുപടമായിട്ട് മറന്നു കളഞ്ഞേക്കുക, എന്നാൽ എന്നിൽ നിന്നും വരുന്ന വചനത്തെ വിശ്വസിക്കുക. രണ്ടുപേരൊരു സാക്ഷ്യമാകുന്നു. അവൻ പറഞ്ഞു ഞാൻ സംസാരിക്കുകയും പിതാവിനിക്ക് വേണ്ടി സംസാരിക്കുന്നു. ഏമേനാൽ ശരിയാണ്, ഞാൻ ഈ കാലത്തേക്കുള്ള വചനത്തെ സംസാരിക്കുകയും പിതാവ് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അത് നിങ്ങൾക്കൊരു സാക്ഷ്യമല്ലേ? അതാകുന്നു, അപ്രകാരമാണ് ഇത് നിറവേറേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം ശ്രദ്ധിക്കുക. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ പഴയ ആലയം ദൈവത്തെ തോലുകൾക്ക് പിന്നിലായി യഹൂദന്മാരിൽ നിന്ന് മറച്ചിരുന്നു. പഴയ തിരശ്ശീല കീറിയപ്പോൾ അവൻ ആരായിരുന്നുവെന്നും ഇപ്പോഴും അവൻ ആരാകുന്നുവെന്ന കാര്യത്തിലും അന്ധരാകുന്നു. ദൈവം ആ തിരശ്ശീല രണ്ടായി മുറിച്ചപ്പോൾ പെന്തക്കോസ്ത് ജീവിക്കുന്നവനും സത്യവാനുമായ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുത്തു. എന്തിനാണ് ആ തിരശ്ശീല അത് ചെയ്തത്? എന്തിനു വേണ്ടിയാണ് അത് ചെയ്തത്? അതെന്താണ് ചെയ്തതെന്ന് പറയുന്ന ഒരു സന്ദേശം എന്തുകൊണ്ടാണ് വന്നത്? എന്തുകൊണ്ടാണ് ഇത് വന്നത്? എന്തുകൊണ്ടാണ്? കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ദിവസം ആരോ എന്നെ വിളിക്കുകയും സഭാകാലഘട്ടത്തെക്കുറിച്ചും ദൈവം തന്റെ വിശുദ്ധ സഭയിലാകുന്നു എന്നും മറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് വാദപ്രതിവാദം നടത്താൻ ആഗ്രഹിച്ചിരുന്നു. അതൊരു സ്ത്രീ പ്രാസംഗികയായിരുന്നു, എന്നാൽ ഞാനതങ്ങ് മറന്നുപോയി. അതൊരു പുരുഷനായിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു, അതൊരു വ്യത്യസ്തമായ കാര്യമായിരുന്നേനെ. എന്നാൽ എനിക്കത് ചെയ്യുന്നതിനു വേണ്ടി ഇവിടെ ഒരു യോഗമുള്ളത് വിട്ടിട്ട് വേറൊരു രാജ്യത്തേക്ക് പോകുന്നതിന്റെ പ്രയോജനം എന്താണ്? ഞാൻ അവരെ ഒറ്റയ്ക്ക് വിട്ടുകളഞ്ഞു. കുരുടൻ കുരുടനെ വഴികാട്ടിയാൽ അവരെല്ലാം കൂടി കുഴിയിൽ വീണുപോകും.
Now in this age when the old
അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പഴയ സഭാസംഘടനയുടെയും ആചാര മര്യാദകളുടെയും തിരശീല ദൈവത്തിന്റെ വചനത്തിന്മേൽ നിന്ന് കീറപ്പെടുകയും അതിനാൽ അതിന് വെളിപ്പെടാൻ കഴിഞ്ഞുമിരിക്കുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ?
The tradition says all those things are past.
ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പോയിരിക്കുന്നുവെന്ന് സമ്പ്രദായങ്ങൾ പറയുന്നു. ഇത് സ്വല്പം കൂടി കുതിരാനിടയാകട്ടെ.
The things are past. But in this last day
ഈ കാര്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ അന്ത്യകാലത്ത് ആ സമ്പ്രദായങ്ങളുടെ തിരിച്ചില രണ്ടായി മുറിക്കപ്പെടുകയും അങ്ങനെ അഗ്നിസ്തംഭം ഇതാ ഇവിടെ നിൽക്കുന്നു. ഇവിടെ ഇതാ അവൻ ആ കാലത്തേക്കുള്ള വചനത്തെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. തിരിച്ചില കീറപ്പെട്ടിരിക്കുന്നു. ലോകം ഇപ്പോഴും ഇത് വിശ്വസിക്കുന്നില്ല. അതെന്തായിരുന്നാലും അതൊരു കാര്യമല്ല. അവരത് കാണുന്നില്ല, അവരത് കാണുകയില്ല. ഇത് അവർക്ക് വേണ്ടി അയക്കപ്പെട്ടിരിക്കുന്നില്ല. ദൈവപുത്രൻ സോദോമിൽ വെളിപ്പെട്ടിരുന്നില്ല എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അവിടെ രണ്ട് ദൂതന്മാരായിരുന്നു, അത് ശരിയാണ്. എന്നാൽ ഇവിടെ ദൈവം സ്വയം മനുഷ്യ ശരീരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടവനായ അബ്രഹാമിന് വെളിപ്പെടുകയായിരുന്നു. അവൻ സ്വയം വെളിപ്പെടുന്നതിനായി എന്താണ് ചെയ്തതെന്ന് ശ്രദ്ധിക്കുക. അവന്റെ പിന്നിലായിരുന്ന സാറായുടെ വിചാരങ്ങളെ അറിഞ്ഞപ്പോൾ അബ്രഹാം അവനെ അറിഞ്ഞിരിക്കുകയും അവനെ ഈലോഹിം, അതാ ഇതാ അങ്ങയുടെ ദാസൻ എന്ന് സംബോധന ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അതിനാൽ ഇതിന് വെളിപ്പെടാൻ കഴിഞ്ഞിരുന്നു. അതിന് കഴിയില്ല എന്നൊരു തിരിച്ചില ജനങ്ങളുടെ മേൽ ഈ കാലങ്ങളോളമായിട്ട് വചനത്തിനായി ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ ദാവീദിനെയും ഗോലിയാത്തിനെയും കുറിച്ച് ഒരു ദിവസം രാവിലെ പ്രസംഗിച്ചത് നിങ്ങൾ ഓർക്കുന്നില്ലേ? അത്ഭുതങ്ങളുടെ നാളുകൾ കഴിഞ്ഞിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നുകൊണ്ട് വെല്ലുവിളിക്കുന്നത് നോക്കൂ എന്ന് ഞാൻ പറഞ്ഞു. ഈ ടേപ്പുകൾ വരുന്നത് ശ്രദ്ധിക്കുക, അവ ഓരോന്നും ശ്രദ്ധിക്കുക. എപ്രകാരം അത് കൂടുതൽ വിശദമായി വരുന്നു എന്നുള്ളത് നോക്കുക. നിങ്ങൾക്ക് ചെവിയുണ്ടെങ്കിൽ കേൾക്കുക, കണ്ണുണ്ടെങ്കിൽ കാണുക. എന്താകുന്നു ഇത് ചെയ്യാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വലിയ മതഭക്തരുടെ ലോകം ഈ ശാസ്ത്രീയ കാലത്ത് ഇതാ അവിടെ നിൽക്കുന്നു. എന്നാൽ ഞാൻ പറഞ്ഞു, ദൈവമേ, ആ പ്രകാശം ഇതിനു മുമ്പ് ഒരിക്കലും അതിന്റെ ചിത്രം എടുക്കപ്പെട്ടിട്ടില്ല. ഈ ഒരു വട്ടം മാത്രം എടുക്കപ്പെട്ടിരിക്കുന്നു, അതിനുശേഷവും ഇല്ല. അത് നദിക്കരയിൽ താണിറങ്ങി വന്നിരിക്കുന്നു. അവർ ഒരിക്കലും അതിന്റെ ചിത്രം എടുത്തിരുന്നില്ല. ഇത് ചെയ്യപ്പെടുന്നതാണെന്ന് അവൻ എന്നോട് പറഞ്ഞു. അവനൊരു വിളി നടത്തുകയും അത് മുഴുവൻ ദേശത്തെയും തൂത്തുവാരുകയും ചെയ്യുമെന്ന് അവൻ പറഞ്ഞു. ഡോക്ടർ ഡേവിസ് പോലും പറഞ്ഞു, അദ്ദേഹം ചോദിച്ചു, ഏഴാം ക്ലാസ് മാത്രം പാസ്സായ യാതൊരു വ്യാകരണമില്ലാത്ത നിന്റെ സ്കൂൾ വിദ്യാഭ്യാസം കൊണ്ട് നീ രാജാക്കന്മാർക്കും അധിപതിമാർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും അതൊരു ഉണർവ് തുടങ്ങിയിട്ട് ഇത് ദേശത്തെ മുഴുവൻ തൂത്തുവാരുമെന്ന് നീ അർത്ഥമാക്കുന്നുവോ? അങ്ങനെയാണ് അവൻ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതെ, അത് ചെയ്തിരിക്കുന്നു. അതാണ് ഇതിന്റെ കാര്യം. അവൻ യാതൊരു വ്യാഖ്യാനത്തിന്റെയും ആവശ്യമില്ല. അവൻ അത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അവൻ അത് ചെയ്തു കഴിഞ്ഞിരിക്കുകയും അത് സ്വയം അതിനെ തന്നെ വ്യാഖ്യാനിക്കുകയും തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ജീവന്റെ എല്ലാവിധ നടപ്പിൽ നിന്നും വിളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇത് വെളിപ്പെട്ടിരിക്കുന്നു. ദാവീദ് ഒരു സ്വല്പം മെലിഞ്ഞവനും പുറം കുനിവനുമായിട്ട് അവൻ തന്റെ കയ്യിൽ ഒരു കവണയുമായി അവിടെ നിന്നിരുന്നു. കർത്തൃ ശുശ്രൂഷകരുടെ സംഘത്തിന്റെ തലവനായ ശൗൽ അവനെ നോക്കിയിട്ട് നിനക്ക് പരിശീലനം പോലും കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. നിനക്കൊരു PhD യോ മറ്റെന്തെങ്കിലും തരാൻ എനിക്ക് കഴിയുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പടയെങ്കിൽ അവനെ ധരിപ്പിച്ചു. ഒരു ദൈവപുരുഷൻ ഇത് ചേരുന്നില്ല എന്ന് അവന് മനസ്സിലായി. ഇതെന്റെ മേൽ നിന്നും എടുത്തു കളയുക, എനിക്കിതിനെ കുറിച്ച് യാതൊന്നും അറിയില്ല എന്ന് ദാവീദ് പറഞ്ഞു. ഒരു സിംഹത്തോടും ഒരു കരടിയോടും ഞാൻ പോരാടിയതായി എനിക്കറിയാവുന്ന എന്റെ രീതിയിൽ തന്നെ ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞു. അവൻ ഒരു മരം വെട്ടുകാരന്റെ മാതിരിയായിരുന്നു. ഞാൻ ഈ രീതിയിൽ തന്നെ പോകട്ടെ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ഗോലിയാത്ത്, നീ ഒരു നായ എന്നോട് പോരുവാൻ വിടുന്നോ എന്ന് ചോദിച്ചു. എന്റെ കുന്തം കൊണ്ട് ഞാൻ നിന്നെ കുത്തിയെടുത്ത് നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കിരയാക്കുമെന്ന് പറഞ്ഞു. ദാവീദ് പറഞ്ഞു, നീ ഒരു ഫെലിസ്ത്യനായിട്ട് പടയുകയും കുന്തവും കൊണ്ട് എന്നെ നേരിടാൻ വരുന്നു. ഞാനോ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ വരുന്നു എന്ന് പറഞ്ഞു. ആ പ്രവാചകനെ ശ്രദ്ധിക്കുക, ദാവീദ് പറഞ്ഞു, ഇന്ന് ഞാൻ നിന്റെ തല ഛേദിച്ചു കളയും. ഹേ മാൻ, ഹോ ദൈവമേ, അവന്റെ പക്കൽ എന്തുണ്ടായിരുന്നുവെന്നും അവൻ ആരെയാണ് വിശ്വസിച്ചിരുന്നതെന്നും താൻ അവന് സമർപ്പിച്ചിരിക്കുന്നത് പാലിക്കുവാൻ അവന് കഴിവുണ്ടെന്നും പൂർണ്ണ ബോധ്യമുള്ളവനായിരുന്നു. അതുകൊണ്ട് എങ്ങനെയൊക്കെ ആയിരുന്നാലും അത് സംഭവിച്ചിരുന്നു. അത്ഭുതങ്ങളുടെ ദിവസങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് പറയുന്ന ആ പഴയ പറച്ചിലിന്റെ ഭിത്തികൾ തകർന്നിരിക്കുന്നു. യഹോവ ഇപ്പോഴും പൂർണ്ണമായ കാഴ്ചയിൽ നിന്നുകൊണ്ട് തന്റെ വചനത്തെ വെളിപ്പെടുത്തുകയും അനാവരണം ചെയ്യുകയും ചെയ്യുന്നു. അത് ശരിയാണ്. ശ്രദ്ധിക്കുക, അന്യജാതികളുടെ സഭയും തിരശീല വലിച്ചു കീറപ്പെട്ട് ദൈവത്തെ കാണിച്ചിരിക്കുന്നതിൽ നിന്നും ഈ മതപരമായ തിരശീല വലിച്ചു കീറിയിരിക്കുന്നതിൽ നിന്നും മറിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് അത്? വചനം വീണ്ടും മനുഷ്യ ശരീരത്തിൽ മറിഞ്ഞിരിക്കുന്നതിൽ കൂടിയാണ്. അതേ കാര്യത്തിൽ തന്നെയാണ് ഇസ്രായേലിയരും അത് കാണുന്നതിൽ നിന്നും പരാജയപ്പെട്ടു പോയത്. അതൊരു സ്വർഗദൂതനോ മറ്റെന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഇസ്രായേൽ അത് വിശ്വസിച്ചിരുന്നേനെ. എന്നാൽ അതൊരു ദൂതനായിരിക്കാൻ കഴിയില്ല, അതൊരു മനുഷ്യനാകേണ്ടിയിരിക്കുന്നു. ആമേൻ. ദൈവത്തിന് തന്റെ വചനത്തെ നിവൃത്തിയാക്കാതിരിക്കാൻ കഴിയില്ല. ഈ അവസാന നാളുകളിലും അതേ കാര്യം തന്നെ ആകേണ്ടിയിരിക്കുന്നു. ഇസ്രായേലിനെ അന്ധരാക്കിയത് എന്തായിരുന്നു? ആ മനുഷ്യനായിരുന്നു. നീ ഒരു മനുഷ്യനായിട്ട് നിന്നെ തന്നെ ദൈവത്തോട് സമരാക്കുന്നു. ആ കാരണത്താലാണ് അവർ അവനെ കൊന്നുകളഞ്ഞത്. എന്നാൽ ഇന്ന് സന്ദേശം ദൂതന്മാരിൽ കൂടിയല്ല, ഒരു മനുഷ്യനിൽ കൂടി സന്ദേശം വന്നിരിക്കുന്നു. ദൈവത്തിന് തന്റെ രീതിയെയും തന്റെ വചനത്തെയും മാറ്റാൻ കഴിയില്ല. താൻ മാറ്റമില്ലാത്തവനാകുന്നു എന്നവൻ പറഞ്ഞിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഇത് വാഗ്ദത്തം ചെയ്തിരിക്കുകയും ഇസ്രായേലിയർ അന്ധരായിരുന്നത് പോലെ തന്നെ അന്യജാതികൾ ഇന്ന് അന്ധരായിരിക്കുന്നു. കാരണം അതെന്താണ്? അത് മൂടുപടമായിരുന്നു. ദൈവം ഒരു മനുഷ്യനിൽ മൂടുപടമിട്ടിരുന്നത് ഇസ്രായേലിനെ അന്ധരാക്കി കളഞ്ഞു. ശ്രദ്ധിക്കുക, എപ്പോഴും ഒന്നിനെ അന്ധരാക്കിയിരുന്നു, ഒന്നിനെ അത് അന്ധരാക്കും, മറ്റേതിനോട് അത് സത്യത്തെ വെളിപ്പെടുത്തും. അതാരുടെയെങ്കിലും കണ്ണുകൾ അടയ്ക്കുകയും മറ്റാരുടെയെങ്കിലും തുറക്കുകയും ചെയ്യും. നോക്കൂ, യേശു അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, നീ ശിമോനാകുന്നു, നിന്റെ പിതാവിന്റെ പേര് യോഹന്നാൻ എന്നാകുന്നു. ദൈവമായ കർത്താവേ എന്നവൻ പറഞ്ഞു. നീ എന്നെ എവിടെ വെച്ചറിയുമെന്നവൻ ചോദിച്ചു. ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്നവൻ പറഞ്ഞു. അതിനവൻ, റബ്ബി, നീ എന്നെ എവിടെ വെച്ചറിയുമെന്ന് ചോദിച്ചു. ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്നവൻ പറഞ്ഞു. അതിനവൻ, റബ്ബി, നീ ദൈവപുത്രനാകുന്നു, നീ ഇസ്രായേലിന്റെ രാജാവാകുന്നു എന്ന് പറയുന്നു. ശരി, എന്നാൽ അവിടെ ബിയൽസുബു എന്ന് വിളിക്കുന്നവരും അവിടെ നിന്നിരുന്നു. മനസ്സിലായില്ലേ എന്താണ് ഇത് ചെയ്യുന്നത്? ഒരുവന്റെ കണ്ണ് തുറക്കുകയും മറ്റൊരുവനെ അന്ധനാക്കുകയും ചെയ്യുന്നു. എന്താണ് പട്ടക്കാരൻ പറഞ്ഞത്? ആ മനുഷ്യൻ ബേൽസെബൂബാകുന്നു. കിണറ്റുകരയിലെ സ്ത്രീ പറഞ്ഞു, മസീഹ എന്ന് വെച്ചാൽ അഭിഷിക്തൻ വരുമെന്ന് ഞാൻ അറിയുന്നു. നോക്കൂ, അഭിഷിക്തൻ വരും. പ്രവാചകന്മാർ ഞങ്ങൾക്കില്ല, നീ ഒരു പ്രവാചകനായിരിക്കാം. എന്നാൽ അഭിഷിക്തൻ വരും, ഞങ്ങൾ അവന് വേണ്ടി കാത്തിരിക്കുന്നു. അത് അന്യജാതികൾക്കായുള്ള അല്ലെങ്കിൽ യഹൂദന്മാർക്കുള്ള അവസാന നാളുകളാകുന്നു. ഇതാന്ത്യ നാളുകളാകുന്നു. നോക്കൂ, ശമരിയരും യഹൂദന്മാരും മസീഹായിക്കായി കാത്തിരുന്നു. ഇതവന് പ്രത്യക്ഷപ്പെടുന്നതിനുള്ള സമയമാകുന്നു. അവൻ വരുമ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യും എന്ന് ഞങ്ങൾ അറിയുന്നു. അവൻ ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരും. ഞാൻ തന്നെ അവൻ എന്നവൻ പറഞ്ഞു. അവളുടെ കണ്ണുകൾ തുറന്നിരുന്നു, എന്നാൽ പടയാളികളുടെയും പട്ടക്കാരുടെയും കണ്ണുകൾ അടച്ചിരുന്നു. അതാണ് സുവിശേഷം എല്ലായ്പ്പോഴും ചെയ്യുന്നത്. അത് ചിലരുടെ കണ്ണുകൾ തുറന്ന് സത്യത്തെ വെളിപ്പെടുത്തുകയും മറ്റുള്ളവരെ അന്ധരാക്കുകയും ചെയ്യുന്നു. അതിന് രണ്ടു മടങ്ങായ അർത്ഥമുണ്ടായിരിക്കുന്നു. ചിലർക്ക് പുത്രനെ എടുത്തിട്ട് നേരെ അതിലേക്ക് നോക്കുവാനും അന്ധനായി പോകുവാനും കഴിയും. മറ്റു ചിലർക്ക് അതെടുത്തു കൊണ്ടുപോകാനും കഴിയും. അതാണ് വ്യത്യാസം. അതെല്ലാ യുഗങ്ങളിലും ചെയ്തതുപോലെ സൃഷ്ടാവ് മനുഷ്യ ശരീരത്തിൽ മറിഞ്ഞിരുന്നു. ശ്രദ്ധിക്കുക, അവനത് ചെയ്തിരുന്നു. പ്രവാചകന്മാർ ദിവ്യത്വം മൂടുപടമിട്ടതായിരുന്നു. അവർ ദൈവത്തിന്റെ വചനമായിരുന്നു. അത് ശരിയല്ലേ? അത് മനുഷ്യ ശരീരത്തിൽ മറഞ്ഞിരുന്നു. അതുകൊണ്ട് അവർ നമ്മുടെ മോശയോ ശ്രദ്ധിക്കുകയോ യേശുവിനെ കാണുകയോ ചെയ്തിരുന്നില്ല. ശ്രദ്ധിക്കുക, ആലയത്തിൽ തഹശുതോലുകൾക്ക് പിന്നിൽ മൂടുപടമിട്ടിരുന്നത് വചനമായിരുന്നു. വചനം വെളിപ്പെട്ട് കല്ലുകൊണ്ടുള്ള പലകയിൽ വെളിപ്പെട്ടതായിരുന്നു. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് കൊണ്ട് ഞാനിത് തീർക്കാൻ പോവുകയാണ്. കഴിയുമെങ്കിൽ 11:30 തീർക്കാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാനിവിടെ കുറച്ച് താളുകൾ അധികം നീണ്ടുപോകാതിരിക്കുന്നതിനു വേണ്ടി വെട്ടിക്കുറയ്ക്കുന്നതിനായി മറച്ചു കഴിഞ്ഞിരിക്കുന്നതാണ്. ഇവിടെ ചൂടും നിങ്ങൾ ക്ഷീണിച്ചുമിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. പഴയ മന്ദിരത്തിലെ തിരിശീലയ്ക്ക് പിന്നിലായിട്ട് എന്തായിരുന്നു? യഹോവ എന്തായിരുന്നു? എന്താണ് അവിടെ മറഞ്ഞിരുന്നത്? മറ എന്തിനെയാണ് മറച്ചിരുന്നത്? ഓ ഹല്ലേലൂയ! ആ മൂടുപടം എന്തിനെയാണ് മറച്ചിരുന്നത്? അത് വചനത്തെ മറച്ചിരുന്നു. ആ മറ പഴയ തഹശ് തോലുകൾ വചനത്തെ അവരുടെ കണ്ണുകൾക്ക് സ്വാഭാവികമായി മറച്ചിരുന്നു. അതിന് പിന്നിലായി കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിന് പിന്നിലായി സ്വർഗീയ തേജസ്സും ഉണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം അവർക്ക് മറിഞ്ഞിരുന്നു. ദൈവത്തിന്റെ മുഴുവൻ തേജസ്സും ആ തഹശ് തോലുകൾക്ക് പിന്നിലായി മറിഞ്ഞിരുന്നു. അത് ശരിയാണ്. ഇതെല്ലാം സ്വാഭാവിക കണ്ണുകൾക്ക് മറിഞ്ഞിരുന്നു. ഇന്നും അത് തന്നെയാണ്. അതിനെ ഇന്ന് ഒരു കൂട്ടം ഹോളി റോളേഴ്സ് എന്നും മതഭ്രാന്തരെന്നും വിളിക്കപ്പെടുന്നു. എന്നാൽ അതിന് പിന്നിലായി അവിടെ എന്താണ് മറിഞ്ഞിരിക്കുന്നതെന്ന് അവർക്കറിയില്ല. അതാണ് അവർക്കറിയാൻ പാടില്ലാതെയായിട്ടുള്ളത്. അങ്ങനെ ദൈവം തന്റെ കരുണയാൽ അവർക്കിത് കാണുന്നതിന് വേണ്ടി തിരച്ചില കീറിയപ്പോൾ അവർ അവരുടെ സമ്പ്രദായങ്ങളിൽ അത്രമാത്രം പൊതിയപ്പെട്ടിട്ട് അതിപ്പോഴും ഈ ദിവസം വരെയും അവർക്ക് മറിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും അതേ കാര്യം തന്നെയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയായ തേജസ് ആ സ്വർഗീയ തേജസ് ഒരു വിശ്വാസിയുടെ മേൽ വരികയും അതൊരു യഥാർത്ഥ വിശ്വാസി എന്ന് ഞാൻ അർത്ഥമാക്കുന്നു. അത് ദൈവത്തിന്റെ പ്രവൃത്തികളെയും അവനിലേക്ക് വരുന്നതിനുള്ള വിശ്വാസത്തെയും ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കുന്നതിനെയും അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അവരുടെ കണ്ണുകൾക്ക് മറയ്ക്കുന്നതിന് കാരണമാക്കുന്നു. അതെല്ലാം കഴിഞ്ഞുപോയ കാര്യങ്ങളാകുന്നു എന്നവർ പറയും. അവർ ഇപ്പോഴും ആ മൂടുപടത്തിന് പിന്നിലായി ജീവിക്കുന്നു. എന്നാൽ ചെറിയ കൂട്ടമേ, നിങ്ങൾ ആ മൂടുപടത്തിന് പിന്നിൽ ഇനിയും ആയിരിക്കുന്നില്ല. ദൈവം നിങ്ങൾക്ക് പൂർണ്ണമായ കാഴ്ചയിലായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം സഹോദരൻ ഫ്രെഡ് സോത്മാനും സഹോദരൻ ടോം സിംസണും അവരിപ്പോൾ ഇവിടെ അകത്തുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ വളരെ പേർ അവിടെയുള്ള ഒരു ബാപ്റ്റിസ്റ്റുകാരുടെ പള്ളിയിലായിരിക്കും. അവിടെയുള്ള ശുശ്രൂഷകൻ എന്തോ ഒരു കാര്യം പറയും. അത് കേൾവിക്ക് വളരെ ശരിയായ ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ആമേൻ പറയുകയുണ്ടായി. ആ പള്ളിയിലുണ്ടായിരുന്ന എല്ലാവരും അവരുടെ കഴുത്ത് നീട്ടിയിട്ട് തിരികെ പിന്നിലേക്ക് നോക്കി. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ, അവിടെ ഉണ്ടായിരുന്ന ഷെക്കനായയ്ക്ക് പിന്നിൽ നിന്നും ഒരു കഷണം നല്ല കാര്യം ഞങ്ങൾക്ക് കിട്ടുകയും ഞങ്ങൾ അതിനുവേണ്ടി സന്തോഷമുള്ളവരായിട്ട് കർത്താവ് നിനക്ക് നന്ദിയുണ്ട് എന്ന് ഞങ്ങൾ പറയുകയാണ് ചെയ്തത്. അങ്ങനെ അവരത് ചെയ്തപ്പോൾ ഈ ആളുകൾക്ക് അത് അത്രമാത്രം മറിഞ്ഞിരുന്നിട്ട് അവരത് നോക്കി ചിരിക്കുകയാണ് ചെയ്തത്. അതിനെപ്പറ്റി അതെന്തായിരിക്കുന്നു എന്ന് അവർക്കറിയില്ലായിരുന്നു. അവർ അപ്പോഴും മൂടുപടമിട്ടിരുന്നു. അതുകൊണ്ട് അവിടെ ചിലർ അകത്തും ചിലർ പുറത്തുമാകുന്നു. എന്നാൽ ദൈവം നമുക്ക് പൂർണ്ണമായ കാഴ്ചയിലായിട്ട് മറഞ്ഞിരിക്കുന്നു. ഇപ്പോഴും അതേ കാര്യം തന്നെയാകുന്നു. അങ്ങനെ ദൈവം തന്റെ കരുണയാൽ ഈ മറയെ കീറിയപ്പോൾ അവൻ സ്പഷ്ടമായ കാഴ്ചയിൽ കൊണ്ടുവരപ്പെട്ടു. എന്നാൽ അവർ അവരുടെ സമ്പ്രദായങ്ങളിൽ അത്രമാത്രം പൊതിയപ്പെട്ടിട്ട് അവർ അപ്പോഴും അവർക്ക് മറഞ്ഞിരിക്കുന്നു. ഇപ്പോഴും അതേ കാര്യം തന്നെയാകുന്നു. ആ തേജസ് എല്ലാം മറിഞ്ഞിരിക്കുകയും നമുക്കായി നമ്മുടെ ആലയമായ ആ വചനം ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുകയുമാകുന്നു. ഇപ്പോൾ ഞാൻ സ്വല്പം കൂടി ഇതിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. എന്റെ ഇന്ന് രാവിലെയുള്ള വികേര ആവശ്യത്തിനായി എന്നോട് ക്ഷമിക്കണം. എന്നാൽ ഓ, വളരെ ദീർഘസമയമായി ഞാനിത് നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിച്ചിരുന്നു. ഇതെന്നിൽ അങ്ങനെ കൂടിക്കിടക്കുന്നു. ശ്രദ്ധിക്കുക, ദൈവത്തിലുണ്ടായിരുന്ന സകല തേജസ്സും വചനത്തിലായിരിക്കുന്നു. ദൈവത്തിലുണ്ടായിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും വചനത്തിലാകുന്നു. ഇത് സമ്പ്രദായങ്ങളാൽ അവിശ്വാസിക്ക് മറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് കാണുന്നില്ലേ? എന്നാൽ ഇതെല്ലാം ക്രിസ്തുവിലാകുന്നു. ദൈവമായിരുന്നതെല്ലാം അവൻ സ്വയം കീനോസ്, അതായത് ശൂന്യമാക്കിയിട്ട് ക്രിസ്തുവിലാകുകയും കൂടാതെ നാം മൂടുപടത്തിന് പിന്നിലായി ക്രിസ്തുവിലാകുകയും ചെയ്യുന്നു. ശരി, ഞാൻ ക്രിസ്തുവിലാകുന്നു എന്ന് നിങ്ങൾ പറയും. എങ്കിൽ പിന്നെ മൂന്ന് ദൈവങ്ങളെ വിശ്വസിക്കുന്നത് എങ്ങനെ? പിതാവുത്തരൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്നത് എങ്ങനെ? മൂപ്പന്മാരുടെ ആചാരമര്യാദകളെയും മറ്റു കാര്യങ്ങളെയും വിശ്വസിക്കുന്നുവോ? ഇല്ല, നിങ്ങൾ ഇപ്പോഴും മൂടുപടത്തിന് പിന്നിലായിരിക്കുന്നു. മൂടുപടത്തിനുള്ളിലേക്ക് വരിക, അവൻ വചനമായ ക്രിസ്തുവാകുന്നു. ഞാൻ ദിവ്യരോഗശാന്തിയിൽ വിശ്വസിക്കുന്നില്ല. ഇതുപോലെയുള്ള അത്ഭുതങ്ങളിലും മറ്റു കാര്യങ്ങളിലും ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിൽ നോക്കൂ, നിങ്ങൾ അകത്തല്ല, ഈ മൂടുപടത്തിനകത്തല്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. ക്രിസ്തു വചനമാകുന്നു. നാം വചനത്തിലാകുമ്പോൾ നാം ക്രിസ്തുവിലാകുന്നു. എനിക്ക് ക്രിസ്തുവിലായിട്ട് എങ്ങനെ ക്രിസ്തുവിനെ നിഷേധിക്കാൻ കഴിയും? ഇതിൽ നിന്നും ഒരു വാക്ക് എടുക്കുകയോ ഇതിനോട് ഒരു വാക്ക് ചേർക്കുകയോ ചെയ്യരുതെന്ന് അവൻ തന്നെയാണ് കൽപ്പിച്ചിരിക്കുന്നത്. എങ്കിൽ നിങ്ങൾക്ക് ചേർക്കാനും എടുക്കാനും എങ്ങനെ കഴിയും? അത് ഈ മറ നിങ്ങളെ അതിൽ നിന്ന് മറച്ചു കളഞ്ഞിരിക്കുന്നു എന്നുള്ളതിനെ കാണിക്കുന്നു. നാം അവനിലാകുന്നു. അങ്ങനെ നാം അവനിലായിരിക്കെ നാം ഇപ്പോഴും ലോകത്തിലുള്ള മതവിശ്വാസികൾക്കും മതവിദഗ്ധന്മാർക്കും മറഞ്ഞിരിക്കുന്നു. നോക്കൂ, നാം ആനന്ദിക്കുന്നതായ നമ്മുടെ തേജസ് പുറത്തുള്ളവർക്ക് ഇപ്പോഴും മറഞ്ഞിരിക്കുന്നു. നമുക്ക് ഭ്രാന്താണെന്നും ഒരു പിരിക്കട്ടയാണെന്നും അവർ വിചാരിക്കുന്നു. നോക്കൂ, അത് ശരിയാണ്. എന്നാൽ ക്രിസ്തുവിലായിരിക്കുന്ന നാം അവനിലേക്ക് സ്നാനപ്പെട്ടിരിക്കുകയും അത് 1 കൊരിന്ത്യർ 12 അവനിലായിരിക്കുകയും ഈ തേജസിന്റെ പങ്കാളികളുമാകുന്നു. എന്നാൽ അത് പുറത്തായിട്ടല്ല, നിങ്ങൾ എപ്പോഴും അത് നിഷേധിച്ചുകൊണ്ട് അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ നാം അവങ്കിലേക്ക് ക്ഷണിക്കപ്പെടുകയും അവനായിരിക്കുന്നതിൽ എല്ലാത്തിലും പങ്കാളികളുമാകുന്നു. നാം അവങ്കിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യ ശരീരത്തിന്റെ മൂടുപടത്താൽ അവിശ്വാസികൾക്ക് മറഞ്ഞിരിക്കുന്നു. അവർ വായിക്കുന്നതായ തേജസ് അതിവിടെ ഈ വചനത്തിലാകുന്നുവെന്ന് അവർ അറിയുന്നു. ദൈവത്തിന്റെ തേജസ്സും അതുപോലെയുള്ള കാര്യങ്ങളും അവർക്കൊരു വചനം മാത്രമാകുന്നു. നമുക്കത് വെളിപ്പെടുത്തലാകുന്നു. അതിനീ ഒരു വചനമല്ല, അതൊരു വാസ്തവികതയാകുന്നു. ആമേൻ. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു, അത് വചനമായിരുന്നു. എന്നാൽ ഇപ്പോൾ വെളിച്ചമായിരിക്കുന്നു. അത് വചനമല്ല, അത് വെളിച്ചമാകുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇപ്പോൾ ഇത് നമുക്ക് വെറും എഴുതപ്പെട്ട വചനമല്ല, ഇതൊരു വാസ്തവികതയാകുന്നു. നാം അവനിലാകുന്നു. ഇപ്പോൾ നാം ആനന്ദിക്കുകയും നാം അവനെ നോക്കുകയും ചെയ്യുന്നു. നാം വചനമായി അവനെ സ്വയം വെളിപ്പെട്ട് കാണുന്നു. ഇത് പുറത്തുള്ളവർക്ക് മറിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണെന്നാൽ ഇത് മനുഷ്യ ശരീരത്തിൽ മറിഞ്ഞിരിക്കുന്നതിനാലാകുന്നു. അവർ പറയും, ഓ, ഈ ഒരു കൂട്ടം ജനങ്ങൾ എവിടെയാണ് അവർ സ്കൂളിൽ പോയിരിക്കുന്നത്? എന്ത് വിദ്യാഭ്യാസമാണ് അവർക്കുള്ളത്? എവിടെ നിന്നാണ് അവർ വന്നിരിക്കുന്നത്? ഏത് കൂട്ടത്തിലുള്ളവരാണ് ഇവർ? നോക്കൂ, അവർക്കിത് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനോട് പറഞ്ഞു, ഒരു ക്രിസ്ത്യാനിയാകേണ്ടതിന് നിങ്ങൾ ഒരു സഭാസംഘടനയിൽ ഉൾപ്പെട്ടിരിക്കണം. ഈ മനുഷ്യൻ പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനിയാകുന്നു, എന്നാൽ ഞാൻ യാതൊന്നിലും ഉൾപ്പെടുന്നില്ല. എന്നിട്ട് പറഞ്ഞു, ദൈവം ക്യാൻസർ രോഗത്തെ എടുത്തു കളഞ്ഞിട്ട് എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. അതിനെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ എന്ത് പറയുന്നു? അതൊരു ഡോക്ടറായിരുന്നു. നിങ്ങളുടെ സഭാസംഘടന അത് ചെയ്യുന്നത് എനിക്ക് കാണിച്ചു തരിക എന്ന് പറഞ്ഞു. ശരി, അതിപ്പോഴും മറിഞ്ഞിരിക്കുന്നു. നാം ക്രിസ്തുവിലായിരിക്കുന്നു. എങ്കിൽ പിന്നെ എല്ലാ സത്യവിശ്വാസികളും അവനെ കാണുകയും ഈ കാലത്തേക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട വചനം തുറന്ന് വെളിപ്പെട്ടിരിക്കുന്നത് കാണുകയും ചെയ്യും. നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ഇതൊരു വലിയ കാര്യമാകുന്നു. വചനത്തിലുള്ള എല്ലാ സത്യവിശ്വാസികളും ദൈവത്തെ തുറന്ന് കാണുന്നു. മറ കീറപ്പെടുകയും ദൈവം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്നു. ദൈവം തുറന്ന് വെളിപ്പെട്ടിരിക്കുന്നു. ഇത് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പഴയ സഭാസംഘടനകളുടെ ആചാര മര്യാദകളുടെ മറ വീണ്ടും കീറപ്പെട്ടിരിക്കണം. അതെന്താണെന്ന് വാസ്തവമായും കാണുന്നതിന് ഈ സംഗതികളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും അത് ചെയ്യുകയില്ല. ഓ, ഇതിൽ യാതൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ മറയല്ല ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ വലിച്ചിടും. എന്നാൽ അതിവിടെ എഴുതിയിരിക്കുകയും ഇവിടെ തന്നെ അത് വെളിപ്പെടുകയും ചെയ്യുന്നു. ഒരു വ്യക്തി സൂര്യനെ കാണുന്നത് നിരസിച്ചുകൊണ്ട് പറയും, ഓ, എനിക്കറിയാം വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു. എന്നാൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല, ഞാൻ അടുത്തറയിലേക്ക് പോവുകയാണ്, എനിക്കതൊട്ടും കാണണ്ട എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? എങ്കിൽ ആ മനുഷ്യന് തലയ്ക്ക് സ്ഥിരതയില്ല, അവനെന്തോ കുഴപ്പമുണ്ടായിരിക്കുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തം വെളിപ്പെടുന്നത് കണ്ടിട്ട് സഭാസംഘടന അതിന്മേൽ മറയെ വലിച്ചിടുന്നതിന്റെ കാരണത്താൽ അതിനെ വിശ്വസിക്കുന്നത് നിഷേധിച്ചു കളയുന്ന ഏതൊരു പുരുഷനിലും സ്ത്രീയിലും എന്തോ കുഴപ്പമുണ്ടായിരിക്കുന്നു. നോക്കൂ, അത് മൂടുപടമിട്ടിരിക്കുന്നു. ഇത് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സഭാസംഘടനകളുടെ മറകൾ തന്റെ വചനമായ ദൈവത്തിന്റെ ആത്മാവിന്റെ അഗ്നിയാലും വാളാലും തകർക്കപ്പെട്ടിരിക്കണം. അവന്റെ വചനം എല്ലായ്പ്പോഴും അവന്റെ വാളാകുന്നു. അങ്ങനെ അവൻ ആ ദിവസം തന്റെ അഗ്നിയാൽ നിറഞ്ഞ വാളെടുക്കുകയും മറയെ മേലെ തൊട്ട് താഴെ വരെ വലിച്ചു കീറി. അവൻ അതേ കാര്യം തന്നെ അതേ വാളാൽ ഇന്ന് ചെയ്യുന്നു. എന്റെ മതവിശ്വാസത്താലും അതിന്റെ പുസ്തകങ്ങളാലും എന്റെ ചോദ്യോത്തര ശിക്ഷണയാലുമല്ല, എന്നാൽ ദൈവത്തിന്റെ വാളിനാൽ അത്രേ. ആ മറയെ രണ്ടായിട്ട് കീറിയിട്ട് ദൈവം തന്റെ വചനത്തിൽ വെളിപ്പെട്ടിട്ട് ദൈവം സ്പഷ്ടമായ കാഴ്ചയിലായിരിക്കുന്നു. എന്തൊരു മഹത്വമേറിയ കാഴ്ചയാകുന്നു. ശരി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും അഗ്നിയും അവന്റെ വാളും അതിനെ കീറിയിരിക്കുന്നു. വചനം സഭാസംഘടനയുടെ മറയെ വലിച്ചു കീറുന്നു. ശരി, നിങ്ങളിപ്പോൾ വചനം എന്ന് പറഞ്ഞെങ്കിൽ ആ വചനം പ്രവർത്തിക്കുകയില്ലേ? വാളിവിടെ ഉണ്ടായിട്ട് അതുകൊണ്ട് കീറാൻ കഴിയുന്നില്ല എങ്കിൽ അങ്ങനെ പറയുകയാണെങ്കിൽ എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം? അത് കീറത്തില്ല എന്ന് പറയുമോ? എന്നാൽ നിങ്ങൾ ആ ദൈവത്തിന്റെ വാൾ അത് കീറുന്നതിന് വേണ്ടി നിയോഗിച്ചയക്കപ്പെട്ടവന്റെ കയ്യിൽ കൊടുത്തിട്ട് അത് കീറുന്നതിനെ ശ്രദ്ധിക്കുക. അത് അതിനെ കീറുകയും അവൻ ഇതാവിടെയുമായിരിക്കുന്നു. അവിടെ ഇതാ ആ മഹാനായ യഹോവ സ്പഷ്ടമായ കാഴ്ചയിലായിരിക്കുന്നു. അത് അവന്റെ വചനം ഈ കാലത്തേക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടത് വെളിപ്പെട്ടതാകുന്നു. നിങ്ങൾക്കിത് മനസ്സിലായോ? ഈ കാലത്തേക്കുള്ള ഇന്നത്തെ വാഗ്ദത്തമായ വാൾ എന്തായിരുന്നാലും ദൈവം തന്റെ വാളെടുത്തിട്ട് സഭാസംഘടനയുടെ മറയെ വലിച്ചു കയറി പിന്നിലേക്ക് വലിച്ചിട്ട് സ്വയം വെളിപ്പെടുത്തുകയും അവൻ അവിടെ തന്നെ ഉണ്ടെന്ന് കാണിക്കുകയും ഇപ്പോഴും അതേ അഗ്നിസ്തംഭമാണെന്ന് കാണിക്കുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കുക, അത് ഈ യുഗത്തിലേക്കുള്ള വാഗ്ദത്തങ്ങളെ വെളിപ്പെടുത്തുന്നതാകുന്നു. ഞങ്ങൾ ആരുടെ അടുക്കൽ പോകുമെന്ന് ഈ കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം പത്രോസ് ചോദിച്ചപ്പോൾ നാം ഇത് കണ്ടിരുന്നു. ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? ഞങ്ങൾ ഒരുവനിൽ ജനിച്ചിരിക്കെ ഏത് സഭയിൽ ഞങ്ങൾക്ക് ചേരാൻ കഴിയും? ഈ സത്യങ്ങളെ അറിഞ്ഞതിന് ശേഷം അവർ എല്ലാവരും തന്നെ ഇത് നിഷേധിക്കുമ്പോൾ ഏത് സഭാസംഘടനയിൽ നിങ്ങൾക്ക് ചേരാൻ കഴിയും? എല്ലാവരും തന്നെ. ഇതിനുവേണ്ടി ഒരു കാര്യം പറയുകയോ ചെയ്യുകയോ ചെയ്യുന്ന ഒരുവൻ പോലും എന്റെ പക്കലില്ല. ശരി, അതാണ് ശരിയാണ്. ഞാൻ എന്റെ സുവിശേഷ യാത്ര ഇവിടെ നിന്ന് തുടങ്ങുകയും ഒരിടത്ത് തന്നെ 42 സഭകൾ ഈ യോഗങ്ങൾക്കായുള്ള ചുമതല എടുത്തുമിരുന്നു. ഞാൻ അവിടെ എത്തിയപ്പോൾ ഒന്നുപോലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം നിത്യസുരക്ഷയിൽ വിശ്വസിക്കുന്നുവെന്ന് അവരെല്ലാം കൂടി പറഞ്ഞു. അത് നിയമാനുസാരികളെ പുറത്താക്കി. വേറൊരു കൂട്ടർ പറഞ്ഞു, അദ്ദേഹം യേശുനാമത്തിൽ സ്ഥാനപ്പെടുത്തുന്നവനാണ്. അത് അവരിൽ ബാക്കിയുള്ളവരെയും പുറത്താക്കി. വേറൊരു കൂട്ടർ പറഞ്ഞു, അദ്ദേഹം സർപ്പത്തിന്റെ സന്തതിയിൽ വിശ്വസിക്കുന്നു. സർപ്പത്തിന് യാതൊരു സന്തതിയുമില്ല. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും എന്ന് തിരുവെഴുത്ത് പറയുന്നു. അത് മനസ്സിലായില്ലേ? വചനത്തിന്മേലുണ്ടായിരുന്ന മറ എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു. അത് ശരിയാണ്. ഇത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതെടുക്കപ്പെടുകയും അവരത് കാണുകയും ചെയ്യുന്നു. അതെടുക്കപ്പെട്ടിരിക്കുമെന്ന് ഒരുവട്ടം അവൻ പറഞ്ഞതുപോലെയാണ്. ഒരുവട്ടം അവൻ പറഞ്ഞു, എന്നെ കാണുന്നവൻ, അതായത് വചനത്തിന്മേലുള്ള ഈ മൂടുപടം എടുത്തു മാറ്റപ്പെടുകയും വചനത്തിന്മേൽ നിന്ന് ആചാര മര്യാദകൾ എടുത്തു മാറ്റപ്പെട്ട് കഴിയുമ്പോൾ, അതൊരുവട്ടം യേശു പറഞ്ഞതുപോലെയാണ്, എന്നെ കാണുന്നവൻ എന്റെ പിതാവിനെ കാണുന്നു. നോക്കൂ, ദൈവവും അവന്റെ വചനവും ഒന്നാകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? വചനം വെളിപ്പെട്ടപ്പോൾ എന്തായിരുന്നു അത്? യേശു പറഞ്ഞു, തിരുവെഴുത്തുകളെ ശോധന ചെയ്യുവിൻ, അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവല്ലോ. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, എന്നിലും വിശ്വസിക്കുവിൻ. ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തികളെ ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട. എന്നാൽ ഞാൻ ചെയ്യുന്നുവെങ്കിൽ ഞാനും എന്റെ പിതാവും ഏകനാണ്. നിങ്ങൾ എന്നെ കാണുമ്പോൾ എന്റെ പിതാവിനെ കാണുന്നു. നിങ്ങൾ വചനം വെളിപ്പെട്ട് കാണുമ്പോൾ പിതാവായ ദൈവത്തെ കാണുന്നു. കാരണം വചനം പിതാവാകുന്നു, വചനം ദൈവമാകുന്നു. വചനം ജഡമായി, അത് ദൈവം സ്വയം തന്റെ സ്വന്തം വചനത്തെ എടുത്ത് വിശ്വാസികളുടെ ഇടയിൽ വെളിപ്പെടുത്തുന്നതാണ്. വിശ്വാസികളല്ലാതെ മറ്റാർക്കും അതിനെ ജീവിക്കാൻ കഴിയില്ല. വിശ്വാസികൾക്ക് മാത്രം. നിങ്ങൾക്ക് ഗോതമ്പിനെ എടുത്ത് ഒരു വ്യത്യസ്തമായ തരത്തിലുള്ള മണ്ണിൽ വിതയ്ക്കാൻ കഴിയും. എന്നാൽ അതൊരിക്കലും വളരുകയില്ല. എന്നാൽ അതിനുവേണ്ടി, ആ ഗോതമ്പിനെ വളർത്തുന്നതിനു വേണ്ടി ഒരു വിശേഷ രീതിയിലുള്ള മണ്ണ് അവിടെ ആവശ്യമായിരിക്കുന്നു. കളത്തിലുള്ള രാസവളം ഗോതമ്പിനെ മുളപ്പിക്കുന്നതല്ലെങ്കിൽ അതൊരിക്കലും വളരുകയില്ല. അതുകൊണ്ട് വചനം എവിടെ വീണാലും അതൊരു കാര്യമല്ല. അത് ശരിയായ ഹൃദയത്തിൽ വീഴുന്നില്ലെങ്കിൽ, യേശു പറഞ്ഞു, ചിലത് വഴിയരികിൽ വീണു, ചിലത് പാറസ്ഥലത്ത് വീണു, പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ള് മുളച്ചു വന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. സമ്പ്രദായങ്ങളും സഭാസംഘടനകളും ഇഹലോകത്തിന്റെ ചിന്തകളും അതിനെ ഞെരുക്കി കളഞ്ഞു. എന്നാൽ ചിലത് നല്ല നിലത്ത് വീഴുകയും അത് നൂറുമേനി വിളവ് കൊണ്ടുവരികയും ചെയ്തു. ദൈവരാജ്യം അതാകുന്നു. ഇതും അതേ കാര്യം തന്നെയായിട്ട് ചിലർ അത് വിശ്വസിക്കാൻ പോലും ചെയ്യുന്നില്ല. ചിലർ ശിഷ്യന്മാരെ പോലെ കുറച്ചു നേരത്തേക്ക് വിശ്വസിക്കും. അവരിൽ പലരും അവനെ അനുഗമിച്ചിരുന്നു. 70 പേർ അവനെ ഒന്നരയോ അല്ലെങ്കിൽ 2 വർഷങ്ങളോളം പിന്തുടർന്നിരുന്നു. അത് അവർക്ക് എന്തെങ്കിലും അവനിൽ കണ്ടുപിടിക്കുന്നതിന് കഴിയുന്നതുവരെ, അതായത് ഈ കാര്യങ്ങളെ ചെയ്യുന്നതിന് എന്തെങ്കിലും ശക്തി അവനിൽ ഉണ്ടായിരിക്കുകയോ അല്ലെങ്കിൽ ഒരു കുഴിമുയലിന്റെ കാലോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാജിക്കുകാരനോ ഈ കാര്യങ്ങളെ ഉണ്ടാക്കുന്നതിന് എന്ത് കഴിയുമെന്നോ മനുഷ്യരുടെ ഹൃദയത്തിൽ എന്താണെന്നും അവരെന്താണ് ചിന്തിക്കുന്നതെന്നും എങ്ങനെ അവൻ അറിയാൻ കഴിയുമെന്നുള്ളതിനെ കണ്ടുപിടിക്കുന്നതിന് മാത്രമായിരുന്നു. അവർ അവസാനം അത് കണ്ടുപിടിച്ചു. അതായത് അവൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. അവൻ സ്വയം വചനമായിരുന്നു. അവർ അത് ചെയ്തപ്പോൾ അത് അവർക്ക് ധാരാളമായിരുന്നു. ആർക്കും തന്നെ ഇത് മനസ്സിലാക്കാൻ കഴിയില്ല എന്നവർ പറഞ്ഞു. അങ്ങനെ അവർ അവനെ വിട്ടുപോയി. അത് മുള്ളിനിടയിൽ വീണവരാണ്. ഇതും അതേ കാര്യത്തെ തന്നെ ഇവിടെ തിരികെ കൊണ്ടുവരികയും എല്ലാ സഭയിലും നിങ്ങൾക്ക് കപടവിശ്വാസികളും അവിശ്വാസികളും വിശ്വാസികളും ഉണ്ടായിരിക്കുന്നു. അതെല്ലാ കൂട്ടത്തിലുമാകുന്നു. നിങ്ങൾക്ക് അവരെ എപ്പോഴും കണ്ടുപിടിക്കാം. അവരിൽ ചിലർ വിശ്വാസികളെ പോലെ അഭിനയിക്കും. അത് ഏറ്റവും മോശമായ കൂട്ടമാണ്. അതുകൂടാതെ നിങ്ങൾക്ക് യഥാർത്ഥമായും അവിശ്വാസികളായിരുന്നുണ്ട്. അവർ നിങ്ങളെ ശല്യപ്പെടുത്തുകയില്ല. അവർ അവരുടെ തല കുലുക്കിക്കൊണ്ട് പുറത്തിറങ്ങിപ്പോകും. എന്നാൽ കപടവിശ്വാസികൾ അവർ വിശ്വാസികളാണെന്ന് പറയും. ആ തരത്തിൽപ്പെട്ടവരെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അത് കപടവിശ്വാസികളാകുന്നു. അതുകൂടാതെ അവിടെ കുറച്ച് യഥാർത്ഥ വിശ്വാസികളുമുണ്ട്. ഈ മൂന്ന് കൂട്ടരെയും അവിടെ കാണുന്നില്ലേ? അവിശ്വാസികൾ അവിടെ ഉണ്ടായിരുന്നു. മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കാന്ന് പറഞ്ഞ ഉടനെ തന്നെ അവർ, ഓ മനുഷ്യനോ, ഇതായിരുന്നു അത്. ബാക്കിയുള്ളവർ കപടവിശ്വാസികളായിരുന്നു. അവർ യൂദാസ് ചെയ്ത പോലെ അവസാനം വരെ നിന്നു. അതിനുശേഷം യഥാർത്ഥ വിശ്വാസികളാണ്. അവർക്കത് വിശദീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എങ്ങനെയൊക്കെയായാലും അവരത് വിശ്വസിച്ചിരുന്നു. അവർ മുമ്പോട്ട് പോയിരുന്നു. അവിശ്വാസികളുടെ സമ്പ്രദായത്തിന്റെ മറ എടുത്തു മാറ്റിയിരിക്കുകയും നിങ്ങൾ ദൈവത്തെ കാണുകയും ചെയ്യുന്നു. സമ്പ്രദായങ്ങളുടെ മറ എടുത്തു മാറ്റി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ദൈവം ഇപ്പോഴും തന്റെ വചനമായ ദൈവമാകുന്നുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുകയും അവൻ ഇപ്പോഴും തന്റെ വചനത്തെ പാലിക്കുന്നുവെന്ന് അറിയാനും ഇടയാകുന്നു. അവൻ ദൈവമാകുന്നു. അവൻ തന്റെ വചനത്തിന്റെ ഗ്രന്ഥാവാകുന്നു. അത് മറ്റുള്ളവർക്ക് ശരീരത്തിന്റെ മറയിൽ മറഞ്ഞിരിക്കുന്നു. അതെ, അത് ശരിയാണ്. ഈ മറയ്ക്ക് പിന്നിലേക്ക് പോകാൻ കഴിയാത്തവർക്ക് അവൻ ഇപ്പോഴും ദേഹരൂപമായ മറയ്ക്ക് പിന്നിലാകുന്നു. ശ്രദ്ധിക്കുക, അതിനുശേഷം നാം അവനെ മറയ്ക്കുന്ന മറയായിട്ട് നാം അവന്റെ ഭാഗമായി തീരുന്നു. ക്രിസ്തു നിങ്ങളിലായിരിക്കുന്നിടത്തോളം നിങ്ങൾ അവന്റെ ഭാഗമാകുന്നു. അത് ക്രിസ്തു ദൈവത്തിലായിരുന്നത് പോലെയാണ്. കാരണം ദൈവം അവനിലായിരുന്നത് അവനെ ദൈവമാക്കി. അങ്ങനെ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലായിരിക്കുന്നത് നിങ്ങളെ ക്രിസ്തുവിന്റെ ഭാഗമാക്കി തീർക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഏവനും ഞാൻ പ്രവർത്തിക്കുന്ന പ്രവൃത്തികളൊക്കെയും ചെയ്യും. ക്രിസ്തു നിങ്ങളിൽ മറിഞ്ഞിരിക്കുന്നിടത്തോളം നിങ്ങൾ ക്രിസ്തുവിന്റെ ഭാഗമാകുന്നു. അതിനുശേഷം അത് അവിശ്വാസിക്ക് മറിഞ്ഞിരിക്കുന്നു. എന്നാൽ അവൻ നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നു. ദേഹരൂപമായ മറയ്ക്ക് പിന്നിൽ നിങ്ങൾ ക്രിസ്തുവിനെ ആലയമാക്കുന്നു. ഈ മറയുടെ കാരണത്താൽ അവൻ പിന്നിലാണ്. ആ മറ വീണ്ടും മനുഷ്യ ശരീരത്തിലായിട്ട് ദൈവത്തെ, അതായത് വചനത്തെ, അവിശ്വാസികൾക്ക് മറച്ചു കളയുന്നു. അതിപ്രകാരം എഴുതിയിരിക്കുന്നത് പോലെ നിങ്ങൾ എഴുതപ്പെട്ട പത്രം തന്നെയെന്ന് വേദപുസ്തകം പറയുന്നു. പത്രം എന്താകുന്നു? അത് എഴുതപ്പെട്ട വചനമാകുന്നു. നിങ്ങൾ എഴുതപ്പെട്ടവരാകുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അതിപ്രകാരം നിങ്ങൾക്ക് വായിക്കാം, നിങ്ങൾ എഴുതപ്പെട്ട പത്രമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ എഴുതപ്പെട്ടതായ വചനം വെളിപ്പെട്ടതാകുന്നു. അതിനോട് യാതൊന്നും ചേർക്കാൻ കഴിയുന്നതല്ല. ഞാനൊരു എഴുതപ്പെട്ട പത്രമാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് മറ്റെന്തെങ്കിലും തരത്തിൽപ്പെട്ട ഒരു ജീവൻ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുകയില്ല. എന്നാൽ ഈ എഴുതപ്പെട്ടതായ കാര്യം തന്നെയായിരിക്കണം, കാരണം ഇതിനോട് യാതൊന്നും ചേർക്കാനോ എടുത്തു കളയാനോ കഴിയില്ല. ഇപ്പോൾ ഡോക്ടർ വെയിൽ എഴുതിക്കൊണ്ടിരിക്കുന്നതായ ഈ കീർത്തിയേറിയ പുസ്തകത്തെക്കുറിച്ച് കുറച്ച് സമയം നിങ്ങൾ അത് കാണുന്നതിനായി ഞാൻ ആഗ്രഹിക്കുന്നു. സഹോദരൻ വെയിൽ ഇവിടെ എവിടെയോ ആയിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ പുറത്തു വെച്ച് കണ്ടിരുന്നു. അദ്ദേഹത്തിന് അകത്ത് കടക്കാൻ കഴിഞ്ഞിട്ടുള്ളതായി ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് ലാവോദിക്യ കാലത്തിന്റെ വളരെ അത്ഭുതകരമായ കാര്യമാണ്. അത് ഉടനെ തന്നെ പ്രസിൽ നിന്നും ഉടനെ തന്നെ പുറത്തു വരുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിന്റെ അവസാനത്തെ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. എല്ലാവരും എപ്പോഴും എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, സഹോദരൻ ബ്രൺഹാം ആ ഏഴ് ഇടിമുഴക്കത്തിന്റെ നാദം മുഴക്കപ്പെട്ടതിനെ അവൻ എഴുതാതെ മുദ്രയിട്ടേക്ക എന്ന് പറഞ്ഞു. അത് ഏഴ് ഇടികൾ അവസാന നാളിൽ വെളിപ്പെടുന്നതായിരിക്കും. നോക്കൂ, ഏഴിടികൾ അത് നമ്മോട് പറയുന്നതല്ലേ? അത് കേൾവിക്ക് നല്ലതായിട്ടുണ്ടല്ലേ? എന്നാൽ നിങ്ങളത് പറയുമ്പോൾ നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. അവൻ പറഞ്ഞു, നീ അത് എഴുതരുത്. ഈ ഏഴിടികൾ അവയുടെ ശബ്ദം മുഴക്കിയപ്പോൾ അവൻ പറഞ്ഞു, ഇത് എഴുതരുത്. എന്നാൽ അന്ത്യകാലം വരെ ഇത് പുസ്തകത്തിൽ മുദ്രയിട്ടേക്കുക. ഇപ്പോൾ ആരോ എന്നോട് പറഞ്ഞു, വളരെയധികം പേർ പറഞ്ഞിരുന്നു, കൂടാതെ വേദപണ്ഡിതന്മാരും പറഞ്ഞു, സഹോദരൻ ബ്രൺഹാം കർത്താവ് തന്റെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ അനുഭവങ്ങളെ കൊണ്ട് ഞാൻ വളരെ താഴ്മയോട് ഇത് പറയുകയാണ്. അവർ പറഞ്ഞു, ഈ അനുഭവങ്ങളെ കൊണ്ട് നിനക്ക് തന്നെ സ്വയം നിന്റെ വചനത്താൽ ദൈവം അത് വെളിപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ ഒരു വേദപുസ്തകം എഴുതുവാനുള്ള യോഗ്യത ഉണ്ടായിരിക്കുന്നു. അത് സത്യമായിരിക്കാൻ ഇടയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. നോക്കൂ, അവൻ എന്നെ പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, നോക്കൂ, എന്നാൽ എനിക്കത് ചെയ്യാൻ കഴിയുന്നതല്ല. എന്തുകൊണ്ട് നിങ്ങൾക്കത് കഴിയില്ല? നിങ്ങൾക്കതിനുള്ള സകല യോഗ്യതകളുമുണ്ടല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഞാൻ പറഞ്ഞു, നോക്കൂ, ഇതിനോട് ഒരു വാക്ക് ചേർക്കാനോ എടുത്തു മാറ്റാനോ കഴിയില്ല. ശരി, എങ്കിൽ പിന്നെ ആ ഏഴ് ഇടിമുഴക്കമുണ്ടായത് അത് ഏഴ് ഇടുനാദം മുഴക്കിയിട്ട് അതിന്റെ വെളിപാട് ആർക്കെങ്കിലും മനുഷ്യർക്ക് കൊടുക്കേണ്ടതായിട്ടില്ലേ എന്ന് ചോദിച്ചു. അല്ല ശ്രീമാൻ, അത് അതിനോട് എന്തെങ്കിലും ചേർക്കുകയോ അതിൽ നിന്നും എന്തെങ്കിലും എടുത്തു കളയുകയോ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അതെല്ലാം അവിടെ വെളിപ്പെട്ടിരിക്കുകയും ഏഴ് മുദ്രകൾ അതെന്തായിരുന്നു എന്നുള്ളതിന്റെ വെളിപാട് തുറന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു. നോക്കൂ, അതിപ്പോഴും വചനത്തിലാകുന്നു. നിങ്ങൾക്ക് വചനത്തിന് പുറത്താകാൻ കഴിയുകയില്ല. അത് വചനത്തിന് വിടുകയില്ല. ദൈവത്തിന്റെ ആത്മാവ് ഒരിക്കലും ആ വചനത്തെ വിടുകയില്ല. അത് വചനത്തോടൊപ്പം തന്നെ നിന്നിരിക്കും. ചിലരെ അന്ധരാക്കുകയും മറ്റു ചിലരുടെ കണ്ണുകളെ തുറക്കുകയും ചെയ്യുന്നു. അതെല്ലാം ഇപ്പോഴും ചെയ്യുന്നു. നിങ്ങൾ സകല മനുഷ്യരാലും വായിക്കപ്പെടുന്ന എഴുതപ്പെട്ട പത്രമാകുന്നു. അല്ലെങ്കിൽ നിങ്ങൾ, ഞാൻ അതിനെ തർജ്ജമ ചെയ്തിട്ട് ഈ രീതിയിൽ തിരിക്കാൻ പോവുകയാണ്. നോക്കൂ, അത് നേരെ മറിച്ചിട്ട് നിങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നതായ പത്രികകളാകുന്നു. കാരണം നിങ്ങൾക്കതിനോട് യാതൊന്നും ചേർക്കാൻ കഴിയുകയില്ല. അത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത് ദൈവവചനം വെളിപ്പെട്ടിട്ട് സകല മനുഷ്യരാലും വായിക്കപ്പെടുന്നതാകുന്നു. അത് കാണിക്കുന്നതിന് വേണ്ടി പത്രസും യോഹന്നാനും അവിടേക്ക് പോയി. അവർ അജ്ഞരും പഠിപ്പില്ലാത്തവരുമാണെന്ന് അവർ ഗ്രഹിച്ചു. അവർക്ക് യാതൊരു വിദ്യാഭ്യാസമില്ലായിരുന്നു. എന്നാൽ അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നവർ അറിഞ്ഞു. അവർ അജ്ഞരും പഠിപ്പില്ലാത്തവരുമായിരുന്നു. എന്നാൽ അവർ എഴുതപ്പെട്ട പത്രങ്ങളായിരുന്നിട്ട് അവർ യേശുവിനോട് കൂടെ ആയിരുന്നുവെന്ന് അവർ വായിച്ചറിഞ്ഞു. കാരണം യേശു സ്വയം അവരിൽ കൂടെ വെളിപ്പെടുത്തുകയും ക്രിസ്തു അവരുടെ ശരീരത്തിൽ മൂടുപടമിട്ടിരിക്കുകയുമായിരുന്നു. അങ്ങനെ വെളിപ്പെട്ടിരുന്നു. അത് അവൻ മോശയിലായിരുന്നതുപോലെ വെളിപ്പെടുകയായിരുന്നു. വചനം മോശയിലായിരുന്നപ്പോൾ അവൻ ദൈവം ദേഹരൂപത്തിലായിരുന്നു. അത് യേശുവിലായിരുന്നപ്പോൾ അത് ദൈവം ജഡത്തിലായിരുന്നു. അവൻ ചെയ്ത ഒരേ ഒരു കാര്യം എന്നത് തന്റെ സ്വഭാവത്തെയോ തന്റെ വചനത്തെയോ മാറ്റാതെ തന്റെ മുഖം മൂടി മാറ്റുക മാത്രമാണ് ചെയ്തത്. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. അവൻ തന്റെ രൂപം മാറ്റുക മാത്രമാണ് ഉണ്ടായത്. അവൻ നോഹയിൽ നിന്നും മോശയിലേക്ക് മാറി, മോശയിൽ നിന്നും ദാവീദിലേക്ക് മാറി, ദാവീദിൽ നിന്നും യോസഫിലേക്കും. അങ്ങനെ അത് ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപത്തിലായി അവനിൽ വരുന്നതുവരെ തുടരുകയും ചെയ്തു. അതിപ്പോഴും അതേ ദൈവം തന്നെയാകുന്നു. ആമേൻ. അത് നിങ്ങൾ ഗ്രഹിക്കുന്നുവെന്ന് ഞാൻ ആശിക്കുന്നു. ഇത് അതേ ദൈവം തന്നെയാണ്. അവൻ വേറൊരു മറ എടുക്കുന്നുവെന്ന് മാത്രമാണ്. നോക്കൂ, അവൻ വേറൊരു മൂടുപടത്തെ എടുത്ത് ധരിക്കുന്നു. മതപരിഷ്കർത്താക്കളുടെ സമയത്ത് അവൻ ഇപ്രകാരം ഓരോ മൂടുപടം എടുത്തുകൊണ്ട് വന്നിരുന്നു. അത് ലൂഥറിന്റെ കാലത്ത് കൂടിയും മറ്റുള്ള കാലങ്ങളിൽ കൂടെ തുടർന്ന് അവസാനം അത് പൂർണ്ണതയിൽ എത്തിച്ചേർന്നു. അത് വരുന്നതിന് തൊട്ടു മുമ്പ് ഒരു പ്രവാചകൻ വീണ്ടും എഴുന്നേൽക്കുന്നു. അതെന്താണ് ചെയ്യുന്നതെന്നാൽ അത് സഭയെ പരിജ്ഞാനമില്ലാത്ത അവസ്ഥയിലാകാതിരിക്കുന്നതിന് വേണ്ടി വചനത്തെ മുൻകൂട്ടി കാണിക്കുകയും എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വെളിപ്പെടുത്തുകയും എന്തൊക്കെ ഇനിയും അവശേഷിച്ചിരിക്കുന്നു എന്ന് കാണിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഇത് മാഞ്ഞു പോകുമ്പോൾ അത് യോഹന്നാൻ പറഞ്ഞതുപോലെ ഞാൻ കുറയട്ടെ അവൻ വളരട്ടെ എന്നതുപോലെ ആയിട്ട് അതിനുശേഷം അതെല്ലാം കൂടി അവനിലേക്ക് വരുന്നു. അവൻ ലൂഥറിൽ കൂടെയും വെസ്ലിയിൽ കൂടെയും പെന്തക്കോസ്തിന്റെ കാലത്ത് കൂടെയും അങ്ങനെ തുടർന്നുകൊണ്ട് അവൻ പൂർണ്ണമായി വെളിപ്പെടുത്തലായിരിക്കുന്നു. അങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ട് വെളിപ്പെടുത്തുകയും ദൈവം അനാവരണം ചെയ്യപ്പെടുകയുമാകുന്നു. അവനെ ഇപ്പോൾ ശ്രദ്ധിക്കുക, ഈ കാലത്തേക്കുള്ള അവന്റെ വാഗ്ദത്തങ്ങളിൽ അവൻ പൂർണ്ണനായിരിക്കുന്നു. മോശ ആ കാലത്തേക്കുള്ള വചനമായിരുന്നു. കാരണം ആ കാലത്തേക്കുള്ള വചനം മോശയ്ക്ക് നൽകപ്പെട്ടിരുന്നു. യോസഫ് തന്റെ കാലത്തേക്കുള്ള വചനമായിരുന്നിട്ട് ക്രിസ്തുവിനെ ശരിക്കും ചിത്രീകരിച്ച് കാണിച്ചിരുന്നു. അങ്ങനെ അവർ ഓരോരുത്തരും വചനമായിരുന്നു. അങ്ങനെ യേശു വന്നപ്പോൾ അവന്റെ വചനം അതിന്റെ പൂർണ്ണതയിലായിരുന്നു. കാരണം വീണ്ടെടുപ്പിന്റെ പദ്ധതി മുഴുവൻ അവനിൽ കിടന്നിരുന്നു. വീണ്ടെടുപ്പിന്റെ മുഴുവൻ പദ്ധതിയും മോശയിലായിരുന്നില്ല, യോസഫിലോ ഏലിയാവിലോ ആയിരുന്നില്ല. അവരെല്ലാം വചനത്തിന്റെ ഒരു ഭാഗം മാത്രമായിരുന്നിട്ട് അതിനെ ചൂണ്ടിക്കാണിക്കുക മാത്രം ചെയ്തിരുന്നു. നോക്കൂ, ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചുകൊള്ളുക, ഞാനിത് പറയുമ്പോൾ അത് വരുന്ന പ്രകാരം നിങ്ങളുടെ വിചാരങ്ങളെ അതിനായി സൂക്ഷിച്ചുകൊള്ളുക. ആ മുഴുവൻ പദ്ധതിയും അവരിലായിരുന്നില്ല, അവർ അതിനെ ചൂണ്ടിക്കാണിക്കുക മാത്രം ചെയ്തിരുന്നു. ആ കാരണത്താൽ അവന്റെ പൂർണ്ണതയ്ക്ക് ശേഷം നമുക്ക് മറ്റെന്തെങ്കിലേക്കും അത് ചൂണ്ടിക്കാണിക്കാൻ കഴിയുകയില്ല. അത് തിരികെ വചനമായി അവനിലേക്ക് തിരികെ ചൂണ്ടിക്കാണിക്കും. ഇത് പൂർണ്ണമായി വെളിപാടാകുന്നു. ഇതിൽ യാതൊന്നും ചേർക്കാനോ ഇതിൽ നിന്നും യാതൊന്നും എടുത്തു മാറ്റാനോ കഴിയില്ല. ഇത് പൂർണ്ണമായി വെളിപാടാകുന്നു. മറ്റുള്ളതെല്ലാം അവന്റെ വരവിന്റെ നേരിലായിരുന്നു. എന്നാൽ അവൻ വന്നപ്പോൾ അവൻ സമ്പൂർണനായിരുന്നു. എബ്രായർ 1 പ്രകാരം ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരളി ചെയ്തിട്ട്, അതായത് ദൈവം പ്രവാചകന്മാരായ മറകളിൽ കൂടെ അരളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് തന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടെ അരളി ചെയ്തിരിക്കുന്നു. അവിടെയാണ് നിങ്ങൾ ദൈവപുത്രനായ അവൻ കാൽവരിയിൽ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക, ജീവിക്കപ്പെട്ടു. അങ്ങനെ ഇന്ന് വചനം മനുഷ്യപാത്രങ്ങളിൽ ദേഹരൂപമായ മറകളിൽ വെളിപ്പെടുമ്പോൾ അത് പരിപൂർണമായും ആ കാലത്തേക്കുള്ള വചനം നിറവേറപ്പെട്ടിട്ട് അത് തിരികെ ദൈവത്തിങ്കിലേക്ക് വരുന്നതാണ്. 1 കൊരിന്ത്യർ 12 നാം അവനിൽ സ്നാനപ്പെട്ടിരിക്കെ അവനോടുകൂടെ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. ആമേൻ. ഞാൻ അരമണിക്കൂർ കൂടി എന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു, എന്നാൽ സ്വല്പം നേരം കൂടി എനിക്ക് എടുക്കാൻ കഴിയുമോ? നോക്കൂ, എനിക്കിതിവിടെ വിട്ടുകളയാൻ കഴിയുന്നില്ല. ശ്രദ്ധിക്കുക, അവനോടുകൂടെ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അമേരിക്കൻ പൗരത്വമുള്ള എത്ര പേരിവിടെയുണ്ട്? നിങ്ങളുടെ കൈകളെ ഉയർത്തുക. ശരി, നിങ്ങൾ ഒരു അമേരിക്കക്കാരനായ പൗരനാകുന്നു എങ്കിൽ നിങ്ങൾ ഈ രാജ്യവുമായിട്ട് തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. ഈ രാജ്യം എന്തായിരുന്നാലും നിങ്ങൾ അതായിരിക്കണം. അത് ശരിയല്ലേ? നിങ്ങൾ ഈ ദേശത്തിന്റെ സകല മഹത്വത്തിലും ഈ ദേശത്തിന്റെ സകല ലജ്ജയിലുമാകുന്നു. നിങ്ങൾ ഇതിനോട് കൂടെ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഒരു അമേരിക്കക്കാരനാകുന്നു, അതുകൊണ്ട് നിങ്ങൾ അമേരിക്കയെ തന്നെ എടുക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ജോർജ് വാഷിംഗ്ടൺ ഡെലിവറി കാർഡ് മറികടന്നപ്പോൾ അവനോട് കൂടെയായിരുന്നു. ഞാൻ അവനോടൊപ്പം തിരിച്ചറിയപ്പെടുന്നു. അത് ശരിയാണ്. ഞാൻ ഏബ്രഹാം ലിങ്കനോടൊപ്പം ഗേറ്റിസ്ബർഗിൽ വെച്ചുള്ള പ്രസംഗ സമയത്ത് അവിടെ നിന്നിരുന്നു. ഗുവാമിൽ ഭടന്മാരോടൊപ്പം നിങ്ങൾ കൊടി ഉയർത്തിയപ്പോൾ ഞാൻ അവിടെ നിന്നിരുന്നു. ഞാൻ അമേരിക്കക്കാരനാകുന്നു, ഞാൻ അതുമായി തിരിച്ചറിയപ്പെടുന്നു. ആമേൻ. ഇപ്പോൾ ഒരു അമേരിക്കക്കാരനായിരിക്കെ വിപ്ലവ സമയത്ത് എന്ത് തന്നെ ഈ രാജ്യത്തിന്റെ ലജ്ജയായിരുന്നാലും ഞാനത് വഹിക്കുന്നു. കാരണം ഞാൻ ഒരു അമേരിക്കക്കാരനാകുന്നു. അത് ശരിയാണ്. അങ്ങനെ ഒരു ക്രിസ്ത്യാനിയായിരിക്കെ ഞാൻ അവനോട് തിരിച്ചറിയപ്പെടുന്നു. ആമേൻ. ലോഹ പെട്ടകത്തിൽ കടന്നപ്പോൾ ഞാൻ അവനോടൊപ്പമായിരുന്നു. മോശം ഇസ്രായേലിൽ നിന്ന് പുറത്തു കടന്നു വന്നപ്പോൾ ഞാൻ അവനോടൊപ്പമായിരുന്നു. ഹേമാൻ. ഞാൻ ഏലിയാവിനോടൊപ്പം കർമേൽ പർവ്വതത്തിലായിരുന്നു. അതേ ശ്രീമാൻ, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. അവനത് ചെയ്തപ്പോൾ ഞാൻ അവിടെ അവനോടുണ്ടായിരുന്നു. ഞാൻ വാസ്തവമായും അവനോട് കൂടെ ആയിരുന്നിട്ട് കാൽവരിയിൽ വെച്ചുള്ള അവന്റെ മരണത്തോട് ഞാൻ ലോക കാര്യങ്ങൾക്കായും എനിക്ക് വേണ്ടി സ്വയമായും സമ്പ്രദായങ്ങൾക്കായും മരിക്കുമ്പോൾ എന്നെ തന്നെ സ്വയം അവന്റെ മരണവുമായി തിരിച്ചറിയിക്കുന്നു. ഞാൻ അവനോടൊപ്പം തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. അവൻ ഈസ്റ്റർ ദിവസം രാവിലെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റപ്പെട്ടപ്പോൾ ഞാൻ അവനോടൊപ്പം തിരിച്ചറിയപ്പെടുന്നു. പെന്തക്കോസ്ത് ദിവസം പരിശുദ്ധാത്മാവ് കൊടിയ കാറ്റടിക്കുന്നത് പോലെ വന്നപ്പോൾ ഞാൻ അവനോടൊപ്പം തിരിച്ചറിയപ്പെടുന്നു. ഞാൻ അവനോടൊപ്പമായിരുന്നു. അവൻ എന്തായിരുന്നു അതെല്ലാം ഞാനും, ഞാൻ എന്തായിരുന്നു അതെല്ലാം അവനുമായിരുന്നു. ആമേൻ. അവനിൽ മരിച്ചിരിക്കെ നാം അവനോട് കൂടെ തിരിച്ചറിയപ്പെടുന്നു. അവൻ എന്താകുന്നുവോ അത് ഞാനാകുന്നു. ആമേൻ. ഈ ദേശം എന്താകുന്നു അത് ഞാനാകുന്നു. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞാൻ ഈ ദേശത്തിന്റെ ലജ്ജയെ വഹിക്കാൻ തയ്യാറാകുന്നു. ഒരു അമേരിക്കക്കാരനായിരിക്കുന്നതിന്റെ നിന്ദയെ വഹിക്കാൻ ഞാൻ തയ്യാറാകുന്നു. എന്നാൽ യേശു ക്രിസ്തുവിനോട് അതിന്റെ ഇരട്ടിയാകുന്നു. അവൻ എന്തായിരുന്നു അതെല്ലാം ഞാനാകുന്നു. അവനോടൊപ്പം തിരിച്ചറിയപ്പെടുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോസ്തലന്മാർ പരിഹസിക്കപ്പെടുകയും എന്തെല്ലാം അവരെ വിളിക്കാമോ അതെല്ലാം കേട്ട് തിരികെ വന്നപ്പോൾ അവന്റെ നാമത്തിനായി നിന്ദയെ വഹിക്കുന്നത് ഒരു മഹത്തായ ആദരവായി കണക്കിലെടുത്തു. അവരോടൊപ്പം ഒരുവനായിരിക്കുന്നതിലും ക്രിസ്തുവായ വചനത്തോടൊപ്പം തിരിച്ചറിയപ്പെടുന്നതിലും ഞാൻ സന്തോഷവാനാകുന്നു. അവനോടൊപ്പം തിരിച്ചറിയപ്പെടുന്നു. അവനിൽ സ്നാനപ്പെട്ടിരിക്കെ നാം അവനോട് കൂടെ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. അവന്റെ സ്വരൂപത്തോട് തിരിച്ചറിയപ്പെട്ടും അവൻ തന്നെയായി അവന്റെ വചനത്തോട് തിരിച്ചറിയപ്പെടുകയും ചെയ്യുന്നു. ഞാൻ ക്രിസ്തുവിലാണെങ്കിൽ ഞാൻ അവന്റെ വചനമാകുന്നു. കാരണം അവൻ വചനവും അവൻ എന്താകുന്നു അത് ഞാനുമാകുന്നു. ആമേൻ. നിങ്ങൾക്കിത് മനസ്സിലായോ? ശരി, വചനം വെളിപ്പെടുകയും അല്ലെങ്കിൽ അവിടെയുള്ള ആ വെളിപാടിൽ വെളിപ്പെടുകയും ചെയ്തിരിക്കുന്നുവെങ്കിൽ അതിനെ എവിടെയാണ് എത്തിയിരിക്കുന്നത്? അവൻ സ്വർഗീയമായ തേജസ് ആണെങ്കിൽ ഞാൻ അതിന്റെ ഒരു ഭാഗമാകുന്നു. അത് ശരിയാണ്. വചനം സ്വയം വെളിപ്പെടുകയും സ്വയം വെളിപ്പെടുത്തുകയും ആകുന്നു. ചിന്തിച്ചു നോക്കുക, ആ നാളുകളിൽ വെളിപ്പെടുത്തിയ അതേ സ്വർഗീയ ദൂതൻ തന്നെ ദൈവത്തിന്റെ മർമ്മങ്ങളെ ഈ കാലത്ത് വെളിപ്പെടുത്തി തരുന്നു. ശ്രദ്ധിക്കുക, മോശയെ അയച്ച അതേ അഗ്നിസ്തംഭം തന്നെ, മോശയുടെ മേലായിരുന്ന അതേ അഗ്നിസ്തംഭം തന്നെയാണ് ഈ തിരുവെഴുത്തും എഴുതിയിരിക്കുന്നത്. അതേ അഗ്നിസ്തംഭം തന്നെയാണ് പൗലോസ് ദമാസ്കസിലേക്കുള്ള തന്റെ വഴിയിൽ കണ്ടുമുട്ടിയത്. അങ്ങനെ പൗലോസ് പുതിയ നിയമം എഴുതി. ഓർക്കുക, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ അവർ കണ്ടിരുന്നത് മാത്രം എഴുതിയിരുന്നു. എന്നാൽ പൗലോസിന്റെ പക്കൽ വെളിപാടായിരുന്നു. അവനത് പുറത്തെടുത്തു, കാരണം അവൻ സ്വയം അഗ്നിസ്തംഭത്തെ കണ്ടുമുട്ടിയിരുന്നു. ജോസഫും ബാക്കിയുള്ളവരും എന്താണ് നടന്നിരുന്നത് എന്നുള്ളത് എഴുതിയിരുന്നു. അവരെല്ലാവരും ആ കാലത്തെ കാര്യങ്ങൾ എഴുതിയിരുന്നു. എന്നാൽ മോശ രംഗത്ത് വന്നപ്പോൾ അവന്റെ പക്കൽ വെളിപാടായിരുന്നു. അവൻ അഗ്നിസ്തംഭത്തെ കാണുകയും അത് ഉത്പത്തി എങ്ങനെയായിരുന്നുവെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. മോശ ആദ്യത്തെ നാല് പുസ്തകങ്ങൾ എഴുതി. അത് ശരിയല്ലേ? കാരണം അവൻ ദൈവത്തെ അഗ്നിസ്തംഭത്തിന്റെ രൂപത്തിൽ അഗ്നിസ്തംഭത്തിൽ മൂടുപടമിട്ട് കണ്ടുമുട്ടി. പൗലോസ് അവനെ വഴിയിൽ കണ്ടുമുട്ടിയപ്പോൾ ശിഷ്യന്മാർ അവൻ ചെയ്ത് കണ്ട കാര്യങ്ങൾ മാത്രം എഴുതിയിരുന്നു. എന്നാൽ മോശയുടെ പക്കൽ വെളിപാടായിരുന്നു. 3 വർഷക്കാലത്തേക്ക് അവൻ മിസ്രയീമിലേക്ക് പോയി അത് പഠിക്കുകയും ഒരു വെളിപാടിനാൽ പഴയ നിയമത്തിലെ യഹോവ പുതിയ നിയമത്തിലെ യേശുവാണെന്ന് കാണുകയും ചെയ്തു. ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കുകയില്ല. അത് ശരിയാണ്. ശരി, ഇതൊന്ന് വിചാരിച്ചു നോക്കുക. ആ മനുഷ്യരുടെ മേൽ വന്ന വേദപുസ്തകം എഴുതിയ അതേ അഗ്നിസ്തംഭം തന്നെയാണ് ഇന്നിവിടെ ആ വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കുന്നത്. ആമേൻ. അതിനുവേണ്ടി നാം അവനോട് എത്ര നന്ദിയുള്ളവനാകുന്നു. അതേ കാര്യം തന്നെ അതെന്റെ ഒരു ആശ്വാസമാകുന്നു, അതെന്റെ ഒരു തിരിച്ചറിയലാകുന്നു. ആദ്യമായി തിരിച്ചറിയപ്പെട്ടിരിക്കുന്നതിനാൽ ഞാൻ അത്രമാത്രം സന്തോഷവാനാകുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ബാപ്റ്റിസ്റ്റും മെത്തഡിസ്റ്റും പ്രസ്ബിറ്റേറിയും ലൂഥറൻകാരും അങ്ങനെ ബാക്കിയുള്ള എല്ലാവരെക്കാളും കൂടുതൽ ഞാൻ ഇതുമായി തിരിച്ചറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. സ്വർഗീയ തേജസ്സും വെളിപാടും കിടക്കുന്ന വചനത്തോട് തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. അവൻ സീനായി പർവ്വതത്തിൽ വെച്ച് ചെയ്തതുപോലെ അഗ്നിസ്തംഭം നമ്മുടെ ഇടയിൽ ദൃശ്യമായി പ്രത്യക്ഷപ്പെടുകയും സന്ദേശം സത്യമാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. ഓർക്കുക, സത്യമായ സന്ദേശം വരുന്നതിന് മുമ്പ് മോശ പ്രസംഗിച്ചിട്ട് അവരെ മിസ്രയീമിൽ നിന്നും പുറത്തേക്ക് നയിച്ചു. എന്നാൽ അവിടെ യഥാർത്ഥമായ കൽപ്പനകളെ കൊണ്ടുകൊടുക്കുന്നതിന് മുമ്പ്, അതായത് മുദ്രകളെ കൊണ്ടുവരുന്നതിന് മുമ്പ്, ദൈവം ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങി വന്നിട്ട് മോശ അവനാൽ അയക്കപ്പെട്ടവനാണെന്ന് തെളിയിച്ചു കാണിച്ചു. അത് ശരിയല്ലേ? ഒരഗ്നിസ്തംഭത്തിൽ അവനെ അവൻ ഒരു മുൾപടർ പിടിച്ച് കണ്ടുവെന്ന് അവരോട് പറഞ്ഞു. ഓ, ഈ അന്ത്യകാലത്ത് അതേ അഗ്നിസ്തംഭത്തെ നമ്മുടെ ഇടയിൽ കാണുകയും അതേ വചനത്തെ സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു. അത് മാത്രമല്ല, എന്നാൽ അതിനെ വെളിപ്പെടുത്തിക്കൊണ്ട് വ്യാഖ്യാനിക്കുകയും അത് സത്യമാണെന്ന് അതിനെ തെളിയിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ജനങ്ങൾക്ക് അവർ മനഃപൂർവ്വം അത് അവിശ്വസിക്കാൻ ആഗ്രഹിക്കാതെ അതിനെ അവിശ്വസിക്കുന്നതിന് ഒരു വഴിയും ഉണ്ടായിരിക്കുന്നില്ല. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയും ഒരു യാഗവും ശേഷിക്കുന്നില്ല. ശ്രദ്ധിക്കുക, വേദപുസ്തകം എഴുതുന്നതിനായി മോശയുടെയും പൗലോസിന്റെയും അടുക്കൽ അയച്ച അതേ അഗ്നിസ്തംഭം തന്നെ ഇപ്പോൾ അത് വെളിപ്പെടുത്തുന്നതിനായി അയച്ചിരിക്കുന്നു. ദൈവത്തിന്റെ കൃപ, മാറ്റമില്ലാത്തവനായ ദൈവം, ഇതാ ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് മത്തായി 28 ചെയ്ത വാഗ്ദത്തെ നിറവേറുകയാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യുമെന്നുള്ള വിശുദ്ധ യോഹന്നാൻ 14:12 നിവൃത്തിയാക്കുകയാണ്. അന്ത്യകാലത്തെ മനുഷ്യപുത്രൻ വെളിപ്പെടുമെന്നുള്ള വിശുദ്ധ ലൂക്കോസിന്റെ 17:28-29 വാക്യങ്ങൾ നിറവേറുകയാണ്. മലാഖിയുടെ 4 പ്രകാരം ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവചകനെ അയക്കും, അവൻ ജനങ്ങളുടെ വിശ്വാസത്തെ വീണ്ടും യഥാർത്ഥ വചനത്തിലേക്ക് യഥാസ്ഥാനത്താക്കും. അങ്ങനെ അത് എപ്രകാരമായിരിക്കുന്നു? മനസ്സിലായില്ലേ? ഓ ദൈവമേ, അവൻ സ്വയം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നതിന് വേണ്ടി മരിച്ചു. അവനെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് സ്വയം മരിക്കാം. സമ്പ്രദായങ്ങളോടും അതുപോലെയുള്ള കാര്യങ്ങളോടും നമുക്ക് മരിച്ചിട്ട് അവനെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്താം. സഭാസംഘടനകളോട് മരിച്ചിട്ട് അവനെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്താം. ശ്രദ്ധിക്കുക, പഴയ ആലയത്തിനുള്ളിൽ സ്വർഗീയ പ്രകാശമുണ്ടായിരിക്കുകയും ആ സ്വർഗീയ വെളിച്ചം വചനത്തിന്മേലുണ്ടായിരുന്നു. വചനം ഒരു വിത്താകുന്നു, അത് കാഴ്ചയപ്പത്തെ വിശ്വാസികൾക്ക് മാത്രമായി കൊണ്ടുവന്നിരുന്നു. നിയമത്തിന്മേൽ രക്തവും ഉണ്ടായിരുന്നു. രക്തം ആ വെള്ളമായിട്ട് ആ വെള്ളം ഗോതമ്പ് വിത്തായി വചനത്തെ ജീവിപ്പിക്കുന്നു. അത് യേശു പറഞ്ഞതുപോലെ, മോശ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ വീണ്ടും അവൻ പറഞ്ഞു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകാൻ കണ്ണം ലോകത്തെ സ്നേഹിച്ചു. മോശ മരുഭൂമിയിൽ വെച്ച് മരിച്ചുകൊണ്ടിരുന്ന ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ വെള്ളം കൊണ്ടുവരുന്നതിനായി പാറയടിച്ചു. ദൈവം യേശുവിനെ നശിച്ചു പോകുന്ന ജനങ്ങൾക്ക് വേണ്ടി അവനിൽ നിന്നും ആത്മാവിനെ കൊണ്ടുവരുന്നതിനായി യേശുവിനെ അടിച്ചു. രക്തം അവനിൽ നിന്ന് വന്നു. അത് വചനത്തോടുകൂടിയ ജലത്താലുള്ള ശുദ്ധീകരണമാണ്. അത് ആ ജലം വിത്തിന് ജീവനെ കൊണ്ടുവരുന്നു. അത് സ്വർഗീയ പ്രകാശത്തെ വചനത്തിന്മേൽ തെളിയിച്ചു കൊണ്ടുവരികയും അത് കാഴ്ചയപ്പത്തെ കൊണ്ടുവരികയും ചെയ്തു. ആ കാഴ്ചയപ്പം തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ചു പേർക്ക് വേണ്ടി മാത്രമായിരുന്നു. അത് ശരിയല്ലേ? ഇപ്പോൾ മറയിൽ കൂടെ മറയ്ക്കുള്ളിലേക്ക് അവന്റെ സന്നിധിയിലേക്ക് കടന്നാൽ അവിടെ വചനമാണ്, ഒരു മതവിശ്വാസമല്ല, വചനമാകുന്നു. അവിടെ സ്വർഗീയ തേജസ്സും ശക്തിയും പരിശുദ്ധാത്മാ വചനത്തിന്മേൽ പ്രകാശിച്ചിട്ട് വാഗ്ദത്തെ കൊണ്ടുവരികയും ചെയ്യുന്നത് കാണുന്നത് നിങ്ങൾ മറയ്ക്ക് പിന്നിലാകുന്നു എന്നുള്ളതിനെ കാണിക്കുന്നു. ആമേൻ. ഞാൻ തേജസ് ഒരിക്കലും വീണു പോകാത്ത കീറിയ മറയ്ക്കുള്ളിൽ കടന്നിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ രാജാവിന്റെ സന്നിധിയിൽ ജീവിക്കുന്നു. ഞാൻ തേജസ് ഒരിക്കലും വീണു പോകാത്ത കീറിയ മറയ്ക്കുള്ളിൽ കടന്നിരിക്കുന്നു. ഞാൻ രാജാവിന്റെ സന്നിധിയിൽ ജീവിക്കുന്നു. പഴയ തഹശ് തോലികളായ സഭാസംഘടനകൾ വലിച്ചു കീറപ്പെട്ടിരിക്കുന്നു. ഞാൻ അതിൽ കൂടെ സ്വർഗീയ പ്രകാശത്തിലേക്ക് കടന്നിട്ട് ഞാൻ വചനത്തെ കാണുന്നു. അഗ്നിസ്തംഭം നീങ്ങുന്നത് ഞാൻ കാണുന്നു. വചനം വെളിപ്പെടുന്നത് ഞാൻ കാണുന്നു. എന്റെ കാലത്ത് അവൻ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ വളരുന്നത് ഞാൻ കാണുന്നു. വചനത്തിന്റെ വിളവിൽ നിന്ന് വരുന്ന സ്വർഗീയ അപ്പം മക്കൾ തിന്നുന്നത് ഞാൻ കാണുന്നു. അത് വിശ്വസിക്കുന്നു. ആമേൻ. എന്തൊരാത്ഭുതകരമായ സമയത്താണ് നാം ജീവിക്കുന്നത്. സ്വർഗീയ പ്രകാശം വചനത്തിന്മേലായിരിക്കുകയും അതിന് കീഴിലായി അപ്പവുമായിരുന്നു. അവിടെ രക്തം തളിക്കപ്പെടുകയും അതതിന് ജയം നൽകിയിരുന്നു. ആത്മാവ് വചനത്തിന് ജീവനെ നൽകുന്നു. നിങ്ങളിൽ എത്ര പേർ ഒരു വിചാരണ എന്ന ടേപ്പ് കേൾക്കുകയോ വായിക്കുകയോ ചെയ്തിട്ടുണ്ട്? നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ ഊഹിക്കുന്നു. അവിടെ ആ വചനം വളർന്നിരിക്കണം. അത് വളരുന്നതിന് വേണ്ടി അതിന് ശരിയായ തരത്തിൽപ്പെട്ട മണ്ണിലാകേണ്ടിയിരിക്കുന്നു. നോക്കൂ, ദൈവം ഒരു വാഗ്ദത്തം ചെയ്യുകയും അത് ആ ഹൃദയത്തിൽ വന്നിടിക്കുകയും പിന്നെ അതിന് പരാജയപ്പെടാനും കഴിയില്ല. നോഹ 120 വർഷക്കാലത്തോളം കാത്തിരുന്നു. അബ്രഹാം കുട്ടിക്ക് വേണ്ടി 25 വർഷത്തോളം കാത്തിരുന്നു. ദൈവം അപ്രകാരം പറഞ്ഞിരുന്നു, അതതിനെ ഉറപ്പിച്ചിരുന്നു. എന്താകുന്നു വിധ, വചനം അവിടെ വിശ്വാസത്താൽ നനയ്ക്കപ്പെട്ടിട്ട് അത് വിശ്വസിക്കുകയും അത് ഫലത്തെ കൊണ്ടുവരികയും ചെയ്തു. അതൊരു പുത്രനെ കൊണ്ടുവന്നു, അത് മഴയെ കൊണ്ടുവന്നു, അത് ജലപ്രളയത്തെ കൊണ്ടുവന്നു, അത് ഗർഭിണിയായ കന്യകയെ കൊണ്ടുവന്നു. ഒരു കന്യക ഗർഭം ധരിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞു. എല്ലാ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളും പോയി ആ കുട്ടിക്കായുള്ള തുണികൾ വാങ്ങി തയ്യാറായിരുന്നു എന്നുള്ളതിൽ സംശയമില്ല. ഈ പ്രവാചകനായി യെശയ്യാവ് തിരിച്ചറിയപ്പെട്ട പ്രവാചകനും ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവനുമായിരുന്നു. ഒരു കന്യക ഗർഭം ധരിക്കും. ഞാൻ അവർക്കൊരു അമാനുഷികമായ ഒരു മഹത്തായ അടയാളം കൊടുക്കാൻ പോവുകയാണ്. ഒരു കന്യക ഗർഭം ധരിക്കും. അവിടെ ജനങ്ങളെല്ലാം, വിശ്വാസികളെല്ലാം നിങ്ങളെ പോലെ നിന്നിരുന്നു. പ്രവാചകൻ അത് പറയുന്നത് അവർ കേട്ടിരുന്നു. അതെന്റെ മകളായിരിക്കാൻ പോവുകയാണ് എന്നെല്ലാവരും പറഞ്ഞു. അതെ ശ്രീമാൻ. എല്ലാവരും പോയിട്ട് കുഞ്ഞു ചെരുപ്പുകളും സേഫ്റ്റി പിന്നും മറ്റെല്ലാ കാര്യങ്ങളും തയ്യാറാക്കി വെച്ചിരുന്നു. കാരണം അവർക്കത് കിട്ടാൻ പോവുകയാണെന്ന് അവർ അറിഞ്ഞിരുന്നു. ആ തലമുറ കടന്നു പോകുകയും ആ തിരിച്ചറിയിക്കപ്പെട്ടതും ദൈവത്താൽ നീതീകരിക്കപ്പെട്ടതുമായ ആ പ്രവാചകന് എങ്ങനെ എന്തെങ്കിലും തെറ്റായിട്ട് പറയാൻ കഴിയുമെന്ന് അവർ ചിന്തിച്ചു. അത് അപ്രകാരം തന്നെ ആയിരിക്കണം. 800 വർഷങ്ങൾക്ക് ശേഷം അവൾ ആ ബാലന് ജന്മം കൊടുത്തു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനം ഒഴിഞ്ഞു പോകയില്ല. അന്ത്യനാളുകളിൽ ഇത് സംഭവിക്കുമെന്ന് യഹോവ അറിയിച്ചിരുന്നു. നോക്കൂ, നാം അവിടെ എത്തിയിരിക്കുന്നു. ഇത് വചനത്തിന്മേൽ വെളിച്ചമാകുന്നു. സൂര്യന്റെ വെളിച്ചം വിത്തിനെ തേജസ്സിൽ നിന്നും തേജസ്സിലേക്ക് മാറ്റുന്നത് പോലെ നാമും അവന്റെ സന്നിധിയിൽ ജീവിച്ചുകൊണ്ട് കൂടുതൽ അവന്റെ സ്വരൂപത്തിലേക്ക് മാറ്റപ്പെടുന്നു. അവനെ പോലെ അവന്റെ വാഴ്ത്തപ്പെട്ട സ്വരൂപത്തിലേക്ക് നാം അവനോടൊപ്പം നടക്കുമ്പോൾ അനുരൂപമാക്കപ്പെടുന്നു. സൂര്യൻ എന്താണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. നിങ്ങളൊരു വിത്ത് വിതയ്ക്കുക, എന്താണ് സംഭവിക്കുന്നത്? ആ വിത്ത് അഴുകുന്നു. ആ വിത്തിനകത്ത് ജീവനാകുന്നു. ജീവൻ കടന്നു വരികയും അതൊരു തണ്ടിനെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു. ഇപ്പോൾ അത് ആദ്യത്തെ ഇതുപോലെ കാണപ്പെട്ടിരുന്നില്ല. അത് ലൂഥറാകുന്നു. അതൊരു തണ്ടായിരുന്നു. ശരി, അങ്ങനെ തണ്ട് വളരുകയും ആദ്യമായിട്ട് അത് തൊങ്ങൽ കൊണ്ടുവരുന്നു. നോക്കൂ, അത് വെസ്ലിയുടെ ഉണർവായിരുന്നു. അത് മറ്റേതുപോലെ ആയിരുന്നില്ല. അതിനുശേഷം പെന്തിക്കോസ്തിന്റെ ഉണർവെത്തി. അത് പരിശുദ്ധാത്മ സ്നാനത്തെ കൊണ്ടുവന്നു. ശരി, എന്ത് സംഭവിച്ചു? കാതിരന്മേൽ നമുക്ക് കുമൽ കിട്ടിയിരിക്കുന്നു. അത് തെറ്റായി കാണുവാൻ തുടങ്ങിയും ഈ കാര്യവും ആ കാര്യവും മറ്റെല്ലാമായിട്ട് അത് വചനത്തെ പോലെ കാണപ്പെട്ടിരുന്നില്ല. അത് ബാക്കിയുള്ളതുപോലെ ആയിരുന്നില്ല. അത് യഥാർത്ഥമായ വിത്ത് മണ്ണിലടിയിലേക്ക് പോയിരുന്നത് പോലെ ആയിരുന്നില്ല. എന്നാൽ അതിനെ അപ്പോഴും അതേപോലെ തന്നെ ആക്കുന്നതിന് ദൈവം ഇപ്പോഴും അവിടെ ആയിരിക്കുന്നു. അതെന്താണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. അത് അവസാനം യഥാർത്ഥമായ വിത്തിലേക്ക് വീണ്ടും തിരികെ വരുന്നു. അവൻ മാർട്ടിൻ ലൂഥറിന്റെ രൂപത്തിൽ വന്നു. അവൻ ജോൺ വെസ്ലിയുടെ രൂപത്തിൽ വന്നു. അവൻ പെന്തിക്കോസ്തലിന്റെ രൂപത്തിൽ വന്നു. അവൻ മണ്ണിലേക്ക് വീണ അതേ വിത്ത് പോലെ മനുഷ്യപുത്രനായി സ്വയം വീണ്ടും വെളിപ്പെടേണ്ടിയിരുന്നു. തണ്ടിൽ കൂടെയും മറ്റും അവൻ ദൈവപുത്രനായി സ്വയം വെളിപ്പെട്ടിരുന്നു. എന്നാൽ ഈ അന്ത്യകാലത്ത് അവൻ മനുഷ്യപുത്രനായി സ്വയം വീണ്ടും വെളിപ്പെടേണ്ടിയിരിക്കുന്നു. ഇത് മനസ്സിലായോ? ശരി, അത് ആദിയിലെ പോലെ ദ്രവിക്കേണ്ടിയിരിക്കുന്നു. ആ തണ്ട് എങ്ങനെയാണ് വളരുന്നത്? അതെല്ലായ്പ്പോഴും വളരുന്നു. ആ ചെറിയ തണ്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അപ്പോഴും അത് യഥാർത്ഥമായ വിത്തിനെ പോലെ ആകുന്നില്ല. ലൂഥറിന്റെ സന്ദേശവുമായിരുന്നില്ല. ഇല്ല, അതോടൊപ്പം ഫിന്നിയുടെയും സാങ്കിയുടെയും നോക്സിന്റെയും കാൽവിന്റെയും സന്ദേശങ്ങൾ വന്നു. അവയൊന്നും തന്നെ ആയിരുന്നില്ല, അവയെല്ലാം സന്ദേശമായിരുന്നു. എന്നാൽ അവർക്ക് സമ്പൂർണ്ണ വെളിപാട് ലഭിച്ചിരുന്നില്ല, കാരണം അതിനുള്ള സമയമായിരുന്നില്ല. സമയത്തിന് മുമ്പ് നിങ്ങൾക്ക് വിത്തിന്മേൽ പതിരി കൊണ്ടുവയ്ക്കാൻ കഴിയില്ല. നോക്കൂ, അങ്ങനെ അവസാനം മണ്ണിലേക്ക് വീണ യഥാർത്ഥ വിത്ത് വീണ്ടും തിരികെ വരുന്നു. ദൈവം പ്രകൃതിയോടൊപ്പം കൃത്യമായും അനുഗമിക്കുന്നത് നോക്കുക. അവനൊരു കുഞ്ഞാടായി ജനിച്ചു, ആ കാരണത്താലാണ് അവനൊരു പുൽത്തൊഴുത്തിൽ ജനിച്ചത്. കുഞ്ഞാടുകൾ കട്ടിലിലല്ല, പുൽത്തൊഴുത്തിലാണ് ജനിക്കുന്നത്. അവൻ കാൽവരിയിലേക്ക് നയിക്കപ്പെട്ടു. കുഞ്ഞാടും ചെമ്മരിയാടും നയിക്കപ്പെടുന്നു, അത് ശരിയാണ്. കോലാടുകൾ അവയെ അറുക്കുന്നതിനായി നയിക്കുന്നു. ആ കശാപ്പ് ചാലയെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. ഒരു കോലാട് അവയെ നയിക്കുന്നു, അവയ്ക്ക് നയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതെ, അത് ശരിയാണ്. അതിനാൽ അവനും ഒരു കുഞ്ഞാടായിരുന്നതിന്റെ കാരണത്താൽ അറുക്കപ്പെടുന്നതിനായി നയിക്കപ്പെടേണ്ടിയിരുന്നു. എല്ലാ കാര്യങ്ങളും അവനെ പ്രകൃതിയുമായി തിരിച്ചറിയപ്പെടുത്തുന്നു. ആ കാരണത്താലാണ് അവൻ മാർച്ചിലോ അല്ലെങ്കിൽ ഏപ്രിലോ ജനിച്ചത്. അത് ഡിസംബറിലായിരുന്നില്ല, അവനത് കഴിയില്ല. ആ സമയത്ത് 20 അടിയോളം മഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു. അവനൊരു സൂര്യദേവനായിരുന്നില്ല, എന്നാൽ അവൻ ദൈവപുത്രനായിരുന്നു. റോമാക്കാരുടെ സൂര്യദേവൻ December 25 സൂര്യൻ അവിടെയുള്ള സ്ഥലത്തു കൂടി കടന്നു പോകുമ്പോൾ അവർക്ക് റോമൻ സർക്കസും മറ്റെല്ലാമായിട്ട് അതിനെ സൂര്യദേവന്റെ ജന്മദിവസമായി വിളിക്കുകയും പിന്നെ അതിനെ ദൈവപുത്രന്റേതാക്കുകയും ചെയ്തു. ഇല്ല ഇല്ല, അവൻ ദൈവപുത്രനായിരുന്നു. അവന്റെ ജന്മദിവസം കൃത്യമായും ബാക്കിയുള്ള പ്രകൃതിയെ പോലെ തന്നെയായിരുന്നു. ഇപ്പോൾ നാം ഇത് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സമയം കൂടി ശേഷിച്ചിരിക്കെ വീണ്ടും ഇത് ശ്രദ്ധിക്കുക. ഇപ്പോൾ സമ്പൂർണതയിലേക്ക് കടക്കാം. തണ്ട് രൂപം കൊണ്ടതിന് ശേഷം തൊങ്ങൽ രൂപം കൊണ്ടിരിക്കുന്നു. അങ്ങനെ വിത്ത് കറ്റയിലെത്തിയ ശേഷം അതിന് സമ്പൂർണതയിലേക്ക് എത്തിയിട്ട് തിരികെ വീണ്ടും ഒരു സാധാരണമായ വിത്തിലേക്ക് എത്തിച്ചേരുന്നു. കൂടാതെ ഓർക്കുക, ഈ വിത്ത് മുളച്ചിരിക്കണം. നോക്കൂ, അത് മുളയ്ക്കുന്നില്ലെങ്കിൽ അത് ജീവിക്കുകയില്ല. അവയിൽ ഒന്നുപോലും ഈ സന്ദേശങ്ങൾക്ക് പുറത്തായിട്ട് ജീവനിലേക്ക് വരികയില്ല. അതിന് ഇതിലേക്ക് മുളച്ചിരിക്കണം. എന്നാൽ ഓർക്കുക, തണ്ടിലുണ്ടായിരുന്ന അതേ ജീവൻ തന്നെ വിത്തിലുമാകുന്നു. ഇത് സ്വയം പക്വത പ്രാപിച്ച് തിരികെ സ്വയം അതിലേക്ക് വരിക മാത്രമാണ്. അവൻ സ്വയമായിട്ട് വെളിപ്പെടും. എന്തായിട്ടാണ്? മനുഷ്യപുത്രനായിട്ട് മണ്ണിലേക്ക് വീണ അതേ വിത്ത് തന്നെയായി വന്നിരിക്കുന്നു. ഈ സന്ദേശത്തെ മനസ്സിലായോ? ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ട് എന്ന് യവനന്മാർ അവനോട് പറഞ്ഞു. ഗോതമ്പ് മണി നിലത്ത് വീണിച്ചാകാതെ എന്നവൻ പറഞ്ഞു. അല്ലേ, ശരി. അതിനുശേഷം അവൻ എന്തായിട്ടാണ് സ്വയം വെളിപ്പെട്ടത്? അതൊരു വ്യത്യസ്ത രൂപമായിരുന്നു. തണ്ടും തൊങ്ങലും ഇലകളും അങ്ങനെയെല്ലാമായിരുന്നു. അതിനുശേഷം അവൻ സ്വയം അതേ ആത്മാവിൽ വെളിപ്പെട്ടു. എന്തായിട്ടാണ്? അതൊരു വ്യത്യസ്ത രൂപമായിട്ടായിരുന്നു. എന്നാൽ ഈ വിത്തിന്റെ അവസാനം എന്താണ്? അത് തിരികെ യഥാർത്ഥമായി വിത്തിലേക്ക് വരിക എന്നതാണ്. അത് ശരിയല്ലേ? അങ്ങനെ അവന്റെ ശുശ്രൂഷ മതപരിഷ്കാരങ്ങളിൽ നിന്നും തിരികെ യഥാർത്ഥമായ വചനത്തിലേക്ക് വരുന്നു. വചനം പ്രവാചകന്റെ അടുക്കൽ എത്തുന്നു. അവനത് മലാഖിയുടെ 4 അധ്യായത്തിൽ ജനങ്ങളുടെ വിശ്വാസത്തെ തിരികെ യഥാർത്ഥ വിത്തിലേക്ക് യഥാസ്ഥാനത്താക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. മണ്ണിലേക്ക് വീണത് എന്താണോ, ഇവിടെ അതേ കാര്യം തന്നെയാകുന്നു. വിത്ത് ഈ രീതിയിൽ കൂടി വളർന്നു വന്നിരിക്കുന്നു. അത് ദൈവപുത്രനായി വരികയും ഇപ്പോൾ സ്വയം അതിവിടെ മനുഷ്യപുത്രനായി വെളിപ്പെടുകയും അതിനുശേഷം സ്വയം ദാവീദ് പുത്രനായി സിംഹാസനത്തിൽ വെളിപ്പെടുകയും ചെയ്യും. ആ 3 പുത്രന്മാരെ നോക്കുക, അത് കൃത്യമായും ശരിയായിരിക്കുന്നു. ഹോ ദൈവമേ, വീണ്ടും യഥാർത്ഥമായിരുന്നതുപോലെ ആയിരിക്കുന്നു. അത് തന്റെ സ്വയം സമ്പൂർണമായ ശുശ്രൂഷയ്ക്കായിട്ടാണ്. ഏതെങ്കിലും മനുഷ്യരോ എന്തെങ്കിലും സഭാ സംഘടനയോ അത് ഈ കാലഘട്ടങ്ങളിൽ കൂടെ അവിടെ പ്രവർത്തിച്ചിരുന്നത് പോലെയല്ല. എന്നാൽ സ്വയം വെളിപ്പെടുകയും വാഗ്ദത്തത്തെ സ്വയം വെളിപ്പെടുത്തുകയും വിശുദ്ധ ലൂക്കോസ് 17:28 മലാക്കി 4 എബ്രായർ 13:8 കൃത്യമായും ശരിയായി വെളിപ്പെടുത്തുകയുമാണ്. ആ സമയത്ത് അതെന്ത് സമയമായിരിക്കും? അത് അബ്രഹാമിന്റെ രാജകീയ സന്തതി ഒരു വാഗ്ദത്ത സന്തതിക്കായി നോക്കിയിരിക്കുന്ന സമയമായിരിക്കും. എല്ലാ മാതൃകകളും നിവൃത്തിയായിരിക്കണം. ദൈവം സ്വയം മനുഷ്യന്റെ രൂപത്തിൽ അബ്രഹാമിന്റെ സ്വാഭാവിക സന്തതിക്ക് മുമ്പിൽ നാശത്തിന് മുമ്പ് പ്രത്യക്ഷപ്പെട്ടു. അതേ കാര്യം തന്നെ വാഗ്ദത്ത സന്തതി തിരികെ വരുന്നതിന് മുമ്പ് രാജകീയ വംശത്തോടുമായിരിക്കും എന്ന് യേശു പറഞ്ഞു. ശ്രദ്ധിക്കുക, പഴയ മറ തേജസ്സിനെ മറച്ചിരുന്നു. പഴയ തഹച്ചു തോലുകൾ, അതിൽ ആഗ്രഹിക്കത്തക്ക യാതൊരു സൗന്ദര്യവുമില്ലായിരുന്നു. അവന്റെ ദേഹത്തിനും ഇല്ലായിരുന്നു. ആ കാരണത്താലാണ് ജനങ്ങൾ അവനെ ഒരു വയസ്സ് ചെന്ന പുറംകുനിഞ്ഞ മനുഷ്യൻ എന്ന പോലെ പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ 30 വയസ്സുണ്ടായിരുന്നു. എന്നാൽ മുടി നരച്ചും താടി നരച്ചും കാഴ്ചയ്ക്ക് അധികമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. നാം ആഗ്രഹിക്കത്തക്ക യാതൊരു സൗന്ദര്യവും അവനിൽ ഇല്ലായിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. അവനൊരു രാജാവിനെ പോലെ കാണപ്പെട്ടിരുന്നില്ല. എന്നാൽ പഴയ തഹച്ചു തോലുകൾ, ഓ, അതിനകത്ത് എന്തായിരുന്നു? ഒരു ചെറിയ കൂട്ടം ഹോളി റോളേഴ്സുകൾ ഈ ചൂടുള്ള കെട്ടിടത്തിനുള്ളിൽ ഒരുമിച്ച് ഇതുപോലെ ആയിരിക്കുന്നതിനെ അവർ വിളിക്കുന്നത്. കാഴ്ചയ്ക്ക് അധികം മനോഹരമായിട്ടുള്ള ഒന്നുമല്ല. എന്നാൽ അതിന്റെ അകത്ത് എന്താകുന്നു? അത് വളരെയധികം ഹൃദയങ്ങളിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു എന്ന് എനിക്ക് തീർച്ചയാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ശരി, പുറമേ യാതൊന്നുമില്ല, എന്നാൽ എല്ലാം അകമേ ആയിരിക്കുന്നു. ഒരു വട്ടം അകത്തായി കഴിഞ്ഞാൽ നിങ്ങൾ അത് കാണും. നിങ്ങൾ അതിൽ കടക്കുന്നത് എങ്ങനെയാണ്? കൈപിടിച്ച് കുലുക്കുകയോ ചേരുകയോ ചെയ്യുന്നതിൽ കൂടെയാണോ? അല്ല, അതിലേക്ക് ജനിച്ചിരിക്കണം. പഴയ തഹശുതോലിനെ മരിക്കുന്നതിൽ കൂടെ അതൊഴിവാക്കിക്കൊണ്ട് നിങ്ങളെ തന്നെ പുതിയ സ്വയം പുതിയ ഒന്നിലേക്ക് കടക്കുകയാണ്. പഴയ തഹശുതോലിനെ വിട്ടുകളയുക. സ്വർഗീയ തേജസ് ശ്രദ്ധിക്കുക. ശുശ്രൂഷകർ ഇത് ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വട്ടം അകത്തായി കഴിഞ്ഞാൽ ഞാൻ ഇത് വളരെ സാധാരണമായ രീതിയിൽ എടുക്കാൻ പോവുകയാണ്. അതിനാൽ നിങ്ങൾക്കിത് തീർച്ചയായും മനസ്സിലാക്കാൻ കഴിയും. ഒരു വട്ടം അകത്തായി കഴിഞ്ഞാൽ, സ്വർഗീയ തേജസ്സിനടിയിലായി കഴിഞ്ഞാൽ, ഈ സ്വർഗീയ വെളിച്ചം ദൈവത്തിന്റെ വചനത്തെ എടുത്ത് യേശുവിനെ ഒരു ഭാവി പറച്ചിലുകാരനായി വെളിപ്പെടുത്തുന്നില്ല. ഇല്ല, അതിന്ന് സഭാസംഘടനക്കാർ ചെയ്യുന്നത് പോലെ അത് പരഹൃദയ ജ്ഞാനമോ ഹോളി റോളറോ ബേൽസബൂബോ അല്ല. സ്വർഗീയ തേജസ് അവനെ കുറിച്ച് അത് വെളിപ്പെടുത്തുന്നില്ല. എന്നാൽ സ്വർഗീയ തേജസ് ആ നാഴികയിലേക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായ വചനമായ വിത്തിനെ പക്വതപ്പെടുത്തിയിട്ട് അവൻ ഇപ്പോഴും താഴ്വരയിലെ താമരയാണെന്ന് കാണിക്കുന്നു. അത് ആ വിത്തിനെ കൊണ്ടുവന്ന് താഴ്വരയിലെ താമരയായും ജീവന്റെ അപ്പമായും ആൽഫയും ഒമേഗയുമായും ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി കൊണ്ടുവന്ന് കാണിക്കുന്നു. അവൻ വിശ്വാസികളുടെ ഭാഗമാകുന്നു. സ്വർഗീയ തേജസ് വിശ്വാസികൾക്ക് അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി വെളിപ്പെടുത്തുന്നു. അവന്റെ നാളുകൾ കഴിഞ്ഞിരിക്കുന്നു, അവൻ മരിക്കുകയും അതെല്ലാം തീരുകയും ചെയ്തിരിക്കുന്നു എന്നല്ല. അതുകൊണ്ട് സ്നേഹിത, നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ, നിങ്ങൾ അപ്രകാരം അത് വിശ്വസിക്കുന്നെങ്കിൽ, നിങ്ങൾ ഒരിക്കലും സ്വർഗീയ തേജസ്സിലെത്തിയിട്ടില്ല. സ്വർഗീയ തേജസ്സിന് അവനെ മൂന്ന് വ്യക്തികളായി എങ്ങനെ വെളിപ്പെടുത്താൻ കഴിയും? പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വേദപുസ്തകത്തിൽ ഒരു വ്യക്തി പോലും സ്നാനപ്പെട്ടിട്ടില്ലാതിരിക്കെ സ്വർഗീയ തേജസ്സിന് എങ്ങനെ അപ്രകാരം സ്നാനപ്പെടുത്തുന്നതിനെ വെളിപ്പെടുത്താൻ കഴിയും? അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരിക്കെ അവനെ അപ്പോസ്തോലന്മാർ വരെ സ്വർഗീയ തേജസ്സിന് എങ്ങനെ പരിധിക്കുള്ളിലാക്കാൻ കഴിയും? സ്വർഗീയ തേജസ് അവനെ വെളിപ്പെടുത്തുന്നു. അത് വചനത്തിന്റെ വാഗ്ദത്തെ നേരെ നിങ്ങളുടെ അടുക്കലെത്തിക്കുന്നു. ആ കാരണത്താലാണ് മോശയുടെ മുഖത്ത് മൂടുപടമിടേണ്ടി വന്നിരുന്നത്. കാരണം വചനം അവനിലായിരുന്നു. അവൻ യേശുവിനെ ഒരു താഴ്വീട് കൂടിയ മനുഷ്യനായി മറച്ചിട്ട് യഹോവയെ അവർ കാണാതിരിക്കത്തക്കവണ്ണം മൂടുപടമിട്ടു. അങ്ങനെ അവൻ ഇന്ന് സ്വയം മൺപാത്രങ്ങളിൽ സ്വർഗീയതയോടൊപ്പം മൂടുപടമിട്ടിരിക്കുന്നു. പുറമേ അവർ ഒരു കൂട്ടം ഹോളി റോളേഴ്സും പഴയ തഹശുതോലുമായി കാണപ്പെടുന്നു. എന്നാൽ അകത്ത് സ്വർഗീയ തേജസ് മറിഞ്ഞിരിക്കുന്നു. നാം ഭക്ഷിക്കുന്നതായ കാഴ്ചയപ്പത്തെ അത് വിളയിക്കുകയും അതിനുവേണ്ടി 100 മൈലുകൾ ഈ ദേശത്തിനപ്പുറത്ത് നിന്നും വരികയും ചെയ്യുന്നു. അത് വിശ്വാസികളുടെ ആഹാരമാണ്. ഇതൊരു വിശ്വാസിക്ക് വേണ്ടി മാത്രമാകുന്നു. ഓർക്കുക, കാഴ്ചയപ്പം വിശ്വാസിക്ക് വേണ്ടി മാത്രമായിരുന്നു. നോക്കൂ, അത് കാഴ്ചയപ്പമായ വിത്താകുന്നു. ശ്രദ്ധിക്കുക, എന്താണ് അത് ചെയ്യുന്നത്? സ്വർഗീയ തേജസ് കാഴ്ചയപ്പത്തിന്മേലായിട്ട് അതിനെ നശിച്ചു പോകാതെ സൂക്ഷിക്കുന്നു. ഓർക്കുക, സ്വർഗത്തിൽ നിന്ന് വീണ മന്ന അത് സ്വർഗീയ തേജസ്സിനുള്ളിൽ ഒരു തലമുറ തൊട്ട് മറ്റൊന്ന് വരെ നിന്നിരുന്നു. പുറത്ത് അതിൽ പുഴുക്കൾ കയറിയിട്ട് രാത്രി കഴിയുന്നതിന് മുമ്പ് തന്നെ അതിനെ ദുഷിപ്പിച്ച് കളഞ്ഞിരുന്നു. അത് ശരിയല്ലേ? സ്വർഗീയ തേജസ്സിന് പുറത്ത് അത്ഭുതങ്ങളുടെ കാലം കഴിഞ്ഞുപോയിരിക്കുന്നു. ഇതെല്ലാം മതഭ്രാന്താകുന്നു. യോസഫിന്റെ കാലത്ത് മിസ്രയീമിലെ ഒരു കളപ്പുരയിൽ നിന്നും ഏതോ സൂര്യകാന്തിയുടെ വിത്ത് കിട്ടിയിട്ട് അതിലിട്ടിരുന്നത് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് അത് കഴിഞ്ഞ കാര്യമാകുന്നു. യോസഫ് അത് കളപ്പുരയിലിട്ടു, അവർ അതിനെ നട്ടു, അവർ ജീവിച്ചു. എന്തുകൊണ്ടാണ്? അവർക്ക് ജീവനുണ്ടായിരുന്നു. ഈ സ്വർഗീയ തേജസ് ഇതെന്താകുന്നു? അത് ദൈവം നിങ്ങളുടെ മുമ്പിൽ ആരായിട്ടും ദൈവം നമ്മുടെ മുമ്പിൽ ഇവിടെ ആരായിട്ടും ആ അഗ്നിസ്തംഭം നിൽക്കുന്നത് കാണുന്നതിന് വേണ്ടിയാണ്. അവൻ മനുഷ്യ ശരീരത്തിൽ മറഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ സ്വർഗീയ തേജസ് അതെന്താണ് ചെയ്യുന്നത്? അത് കാഴ്ചയപ്പമായ വചനമായ വിത്തിനെ, ഈ കാലത്തേക്ക് നാം ജീവിക്കേണ്ടതായി ഈ വാഗ്ദത്തം ചെയ്തിട്ടുള്ള വചനത്തെ സ്വർഗീയ തേജസ് വിളയിക്കുകയും ആ കാഴ്ചയപ്പത്തെ വിശ്വാസിക്ക് വേദപുസ്തകത്തിന്റെ താളുകളിൽ കിടക്കുന്ന ഈ കാലത്തേക്കുള്ള വചനത്തെ വർഷങ്ങൾക്ക് ശേഷം അപ്പമായി കൊണ്ടുവരികയും ചെയ്യുന്നു. സഭാസംഘടനകൾക്ക് അത് ഇടർച്ചക്കല്ലാകുന്നു. സഭാസംഘടനകൾ അതിൽ ഇടറിപ്പോകുന്നു. കാലഘട്ടങ്ങളിൽ കൂടി ലൂഥറും വെസ്ലിയും മാർട്ടിൻ ലൂഥറും സാങ്കിയും ഫിന്നിയും ജോൺ സ്മിത്തും നോക്സും കൂടി എല്ലാവരും അതിലിടറിപ്പോയി. എന്നാൽ ഈ അവസാന കാലത്തേക്ക് എന്ത് ചെയ്തിരിക്കണം? വെളിപ്പെടുത്തുക എന്നാൽ എന്താണ്? അത് പ്രകടമാക്കുക എന്നാകുന്നു. മലാക്കി ഫോർ എന്താണ് ചെയ്യേണ്ടത്? ഇടർച്ചക്കല്ലിൽ നിന്നും ജനങ്ങളെ തിരിച്ച് സമ്പ്രദായങ്ങളെ തകർത്ത് കളഞ്ഞിട്ട് അപ്പത്തെ സ്വർഗീയ തേജസ്സാൽ വെളിപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അത് വിളഞ്ഞിട്ട് അതെന്ത് ചെയ്യണമെന്ന് ഈ കാലത്തേക്കുള്ള കാഴ്ചയപ്പത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ അതിനെ അത് ഉത്പാദിപ്പിക്കുന്നത് ശ്രദ്ധിക്കുക. സഭാസംഘടനയ്ക്ക് ഇതൊരു കൂട്ടം ഇടർച്ചക്കല്ലാകുന്നു, ഒരു കൂട്ടം മതഭ്രാന്തരാകുന്നു. എന്നാൽ നാം അത് വിശ്വസിക്കുന്നവരാകുന്നു. എന്നാൽ ഇപ്പോൾ അത് വെളിപാടിന്റെ 10 വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ സകല മർമ്മങ്ങളും വേദപുസ്തകത്തിന്റെ താളുകളിൽ വർഷങ്ങളോളമായി മറിഞ്ഞുകിടന്നിരുന്ന മർമ്മങ്ങളെല്ലാം വിളയുകയും ഏഴാമത്തെ ദൂതന്റെ സന്ദേശത്തിൽ കൂടെ അത് കൊണ്ടുവരപ്പെടുകയും ചെയ്യുന്നു. അത് ശരിയല്ലേ? ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് അവൻ എന്താണ് പറഞ്ഞത്? അതിപ്പോൾ ഏകദേശം രണ്ടു വർഷമായിരിക്കുന്നില്ലേ? ട്യൂസണിലേക്ക് പോകുക, ട്യൂസണിന്റെ വടക്ക് ഭാഗത്തേക്ക് പോകുക. ഒരു വലിയ പൊട്ടിത്തെറിക്കൽ ഉണ്ടാകുകയും എന്താണ് സംഭവിച്ചതെന്നാൽ മുദ്രകൾ തുറക്കപ്പെടുകയും ചെയ്തു. മുദ്രകൾ ഈ കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നു. അവൻ പറഞ്ഞ പ്രകാരം തന്നെ തിരികെ വന്നിരിക്കുന്നു. എന്താകുന്നു ഇത്? ഇതൊരു മനുഷ്യനായിരിക്കാൻ കഴിയില്ല എന്നുള്ളതിനെ ഇത് കാണിക്കുന്നു. അതിന് കഴിഞ്ഞിരിക്കുന്നിടത്തോളം ഓരോ വട്ടവും അത് ശരിക്കും നേരെ സമ്പൂർണമായി അതിലെത്തിയിരിക്കുന്നു. എന്താകുന്നു ഇത്? നോക്കൂ, ഇത് ദൈവത്തിന്റെ കരങ്ങൾ നമ്മുടെ മുമ്പിലാകുന്നു. എന്തുകൊണ്ടെന്നാൽ ഇതൊരു ചെറിയ കൂട്ടമായിട്ട് മനുഷ്യ ശരീരത്തിൽ മറിഞ്ഞിരുന്നു കൊണ്ട് പുറമെയുള്ള ലോകത്തിന് മറിഞ്ഞിരിക്കുന്നു. അവൻ പുറമെയുള്ള ലോകത്തിന് മറിഞ്ഞിരിക്കുകയും അവൻ സ്വയം ശിശുക്കൾക്ക് വെളിപ്പെടുകയും ചെയ്യുന്നു. ശരിയാണ്, വേദപുസ്തകത്തിലെ ഓരോ ഉപമയും വേദപുസ്തകത്തിലെ സകല മാതൃകകളും നേരെ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. വേദപുസ്തകം എഴുതിയ അഗ്നിസ്തംഭത്തിലായിരുന്ന അതേ ദൈവം, പഴയ നിയമവും പുതിയ നിയമവും എഴുതിയ ദൈവം നേരെ ഇവിടെ അത് വെളിപ്പെടുത്തുകയും അതെന്തായിരുന്നുവെന്ന് കൃത്യമായും കാണിക്കുകയും നേരെ തിരികെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. അത് വ്യാഖ്യാനമാണെന്ന് തീർച്ചയാക്കുന്നതിന് വേണ്ടിയാണ്. ഞങ്ങളുടെ പക്കൽ വ്യാഖ്യാനമുണ്ട് എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ എങ്കിൽ അത് സംഭവിക്കുന്നത് നിങ്ങൾ കാണട്ടെ. നോക്കൂ, അതാണ് കാര്യം. അത് വെളിപ്പെടുന്നത് ഞങ്ങൾ കാണട്ടെ. വെളിപ്പെടുത്തൽ. യേശു പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തികളെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട. നോക്കൂ, ഇത് തെളിയിച്ചിരിക്കണം. എന്നാൽ അത് യേശുവിനോട് തെളിയിക്കാൻ ചെയ്തതുപോലെ അല്ല. അവർ അവന്റെ മുഖത്ത് തുണി കെട്ടിയിട്ട് അവന്റെ തലയിൽ അടിച്ചിട്ട് നീ പ്രവാചകനെങ്കിൽ നിന്നെ അടിച്ചതാരാണെന്ന് പറയുകയെന്ന് ചോദിച്ചു. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളെ അപ്പമാക്കുക. നോക്കൂ, അത് പിശാചാകുന്നു. നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. അവൻ ചെയ്യേണ്ടതായിട്ടുള്ള വെളിപാടിനെയാണ് ഞാൻ അർത്ഥമാക്കുന്നത്. അതാകുന്നു ഇവിടെ. എന്നാൽ ഇപ്പോൾ വെളിപാട് 10 വെളിപ്പെടുത്തിയതുപോലെ ദൈവത്തിന്റെ മർമ്മങ്ങൾ വെളിപ്പെടുകയും ഏഴ് മുദ്രകളുടെ പുസ്തകം വാഗ്ദത്തം ചെയ്തിരുന്ന പ്രകാരം അറിയപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ വചനമായിരിക്കുന്ന അവനിൽ നിങ്ങളുടെ വിശ്വാസത്തെ വെച്ചുകൊള്ളുക. കാരണം വെളിപാട് 10 പറയുന്നു, അല്ലെങ്കിൽ വെളിപാട് 19 എന്ന് പറയാം. അതാണ് ശരി. ഞാനിവിടെ വെളിപാട് 10 കുറിച്ചു കൊണ്ടുവന്നിരുന്നത്. എന്നാൽ അത് 10 19 ആകുന്നു. അവൻ വരുമ്പോൾ അവന്റെ പേര് ദൈവത്തിന്റെ വചനമെന്ന് വിളിക്കപ്പെട്ടുകൊണ്ട് വെള്ളക്കുതിരമേലിരുന്നുകൊണ്ട് സ്വർഗത്തിലെ സൈന്യം അവനെ അനുഗമിച്ചിരുന്നു. വിദ്യാഭ്യാസത്തിന്റെ സഭാസംഘടനയുടെ മറയെ തകർത്ത് കളയുക. സഭാസംഘടനകളുടെ ആചാര മര്യാദകളുടെ മറയെ തകർക്കുക. അവനെ നിങ്ങളിൽ നിന്ന് മറയ്ക്കുന്ന ഈ മറകളെ തകർക്കുക. സ്ത്രീകളായ നിങ്ങൾ അഭിമാനത്തിന്റെ മറകളെ തകർക്കുക. നിങ്ങൾ രാജാവിന്റെ പുത്രിമാരാകുന്നു. അതുപോലെ പ്രവർത്തിക്കുകയും അതുപോലെ ജീവിക്കുകയും ചെയ്യുക. PhD LLD എന്ത് പറയുമെന്ന് കാര്യമാക്കാതെ എല്ലാ മറകളെയും തകർക്കുക. ഇത് വേദപുസ്തകത്തിന് വിരുദ്ധമായതാണെങ്കിൽ ആ മറയെ തകർത്ത് കടന്നു വരിക. കാരണം നാം കീറിയ മറയെ മറികടന്നിരിക്കുന്നു. നാം ഇപ്പോൾ മറ്റേ വശത്താകുന്നു, മറ്റേ വശത്താകുന്നു. നിങ്ങളിത് ചെയ്യുക മാത്രമാണെങ്കിൽ അവനെ കാണും. നിങ്ങൾ ആ പഴയ സമ്പ്രദായങ്ങളുടെ മറ്റും മറകളെ തകർത്തുകൊണ്ട് അവന്റെ അടുക്കലേക്ക് കടന്നു വരികയാണെങ്കിൽ നിങ്ങൾ അവനെ, ആ ശക്തനായ വിജേതാവിനെ, ഈ കാലത്തേക്കുള്ള വാഗ്ദത്തത്തെ വചനം വെളിപ്പെട്ട് വയ്ക്കുന്നത് കാണും. നിങ്ങൾ സർവശക്തനായ ദൈവത്തെ അനാവരണം ചെയ്ത് കണ്ടിരിക്കുന്നു. സർവശക്തനായ ദൈവം സമ്പ്രദായങ്ങളാൽ പിടിച്ചടക്കപ്പെടാതെ നേരെ നമ്മുടെ മുമ്പിൽ നമ്മുടെ ഇടയിൽ നിൽക്കുന്നത് കാണുന്നു. അവർ അവനെ അവിടെ മറയ്ക്കാൻ ശ്രമിച്ചു. വർഷങ്ങളോളം അവർ അത് ചെയ്തു. എന്നാൽ വാഗ്ദത്തത്തിന്റെ സമയം ഇതാ അടുത്തു കഴിഞ്ഞിരിക്കുന്നു. തന്റെ മക്കളെ ഈ കാര്യങ്ങളിൽ നിന്നും സ്വതന്ത്രരാക്കാൻ ദൈവം ഒരുവട്ടം മോശം എഴുന്നേൽപ്പിച്ചു. അവൻ ഇപ്പോഴും പിടിച്ചടക്കപ്പെടാൻ കഴിയാത്തവനായി നിൽക്കുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വാക്കുകൾ ഒഴിഞ്ഞുപോകുകയില്ല. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. അത് കഴിയില്ല എന്നവർ പറയും, എന്നാൽ അത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അത് ചെയ്തു കഴിഞ്ഞിരിക്കുമ്പോൾ ഇത് പിശാചാകുന്നു എന്നവർ പറയുന്നു. എന്നാൽ അത് ദൈവത്തിന്റെ വചനത്തിന്റെ ഒരു അംശം പോലും മാറ്റം വരുത്തുന്നില്ല. വിശ്വസിക്കുന്നവർക്ക് അതിപ്പോഴും ദൈവമായും ശക്തനായ വിജേതാവായും അവശേഷിക്കുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും തന്റെ സ്വഭാവത്തിലും തന്റെ വചനത്തിലും എബ്രായർ 13:8 പ്രകാരം അനന്യനാകുന്നു. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം 12 ഇനിയും 5 കൂടിയുണ്ട്. ഇത് മാത്രം കൂടി പറയുകയാണ്. 10-12 പേജുകൾ കൂടി എന്റെ പക്കലുണ്ട്. മറ്റേതെങ്കിലും ഒരു സമയത്ത് അത് എടുക്കുന്നതാണ്. ഒരു പക്ഷേ ഇന്ന് രാത്രിയിലാകാം. ശ്രദ്ധിക്കുക, ഇത് ശ്രദ്ധിക്കുക. ഒരു വട്ടം ഒരു ലേലം വിളിയിൽ ഒരു പഴയ സാരംഗി ലേലം വിളിക്കുന്നതിനായി കടന്നു വന്നു. നിങ്ങൾ ഇത് പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതൊരു പഴയ വീണയായിരുന്നു. ലേലം വിളിക്കുന്നവൻ ഞാൻ ഇതിന് എന്ത് വില പറയണമെന്ന് ചോദിച്ചു. ആ കഥയ്ക്കനുസരിച്ച് ഞാനിത് ശരിയായിട്ട് പറഞ്ഞിട്ടുണ്ടാവുകയില്ല. എന്നാൽ വളരെ വളരെ വർഷങ്ങളായിട്ട് ഇതെന്റെ മനസ്സിൽ ഇപ്പോൾ കടന്നു വന്നു. അങ്ങനെ അവർ ഈ പഴയ വീണ എടുത്തു. അത് കാഴ്ചയ്ക്ക് അത്ര കൊള്ളാവുന്നതായിരുന്നില്ല. അത് പൊടി പിടിച്ച് മറ്റെല്ലാമായി കാണപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് അതിനൊരു വില പോലും കിട്ടിയില്ല. അവസാനം അതിന് $1 വില പറയുകയോ മറ്റെന്തോ ചെയ്തു. അവിടെ നിന്നിരുന്ന ഒരു മനുഷ്യൻ ഇത് ഇത്രയും വിലയ്ക്ക് വിൽക്കേണ്ടിയതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടേക്ക് കടന്നു വന്ന് അത് കയ്യിലെടുത്തു. അദ്ദേഹം അത് തന്റെ കയ്യിലെടുത്തിട്ട് അതിന്റെ വില്ലെടുത്ത് അതിലൊരു രാഗം വായിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം ചെയ്തപ്പോൾ എല്ലാവരും കരയുവാൻ തുടങ്ങി. അങ്ങനെ ഒരു പാട്ട് ഒരിക്കലും അവരുടെ ജീവിതത്തിൽ അവർ കേട്ടിരുന്നില്ല. അതിനുശേഷം ലേലം വിളിക്കുന്നവൻ ഇതിനെന്ത് വില കൊടുക്കണമെന്ന് ചോദിച്ചു. 2000, 5000, 10000. നോക്കൂ എന്തായിരുന്നു അത്. അതിന്റെ ഗുരുവിന്റെ കൈകൾ ആ പഴയ വീണയിൽ മറഞ്ഞിരുന്നതിനെ വെളിപ്പെടുത്തി കാണിച്ചു കൊടുത്തു. ഇപ്പോഴും അതേ കാര്യം തന്നെയാണ്. ഈ പഴയ പുസ്തകം ഇത് കീറി പറഞ്ഞിരിക്കുന്നു, ഇത് പരിഹസിക്കപ്പെടുകയും കത്തിക്കുകയും കളിയാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഒരു സഭാസംഘടനകളുടെ ലോകസമിതിയുടെ ലേലം വിളിക്കുന്നതിനുള്ള സമയം വന്നിരിക്കുന്നു. അവർ ഇതിനെ ആർക്കും വിലയില്ലാത്ത മാതിരി വിൽക്കുകയാണ്. ഒരു സഭാസംഘടനപരമായ ലേലം വിളി വരുന്നുണ്ട്. എന്നാൽ ഓർക്കുക, ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ഒരു മുൻ നിർണയിക്കപ്പെട്ട ഒരു കൈ ഒരു ദിവസം വരുമെന്ന് അതിന് വാഗ്ദത്തം ചെയ്തിരിക്കുകയും അത് ഈ പുസ്തകത്തെ കയ്യിലെടുത്ത് ആ പുസ്തകത്തിലെ വാക്കുകളെ ഒരു മുൻ നിയോഗിക്കപ്പെട്ട ഹൃദയത്തിൽ കൂടെ അതിന് കൊടുത്തിരിക്കുന്ന ചുമതല നിർവഹിക്കുന്നതിന് വേണ്ടി അതിനുള്ള വാഗ്ദത്തങ്ങളെ വെളിപ്പെടുത്തുമെന്ന് അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അത് കാഴ്ചയ്ക്ക് ഒരു കൂട്ടം ഹോളി റോളേഴ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കും. എന്നാൽ അതിന്റെ ഗുരുവിന്റെ കൈകൾ അതിലെ വചനത്തെ എടുത്തിട്ട് ആ വചനത്തെ വെളിപ്പെടുത്തുകയും അതൊരു ഹോളി റോളറിലും കൂടുതലാക്കുകയും ചെയ്യും. അത് നമുക്ക് എല്ലാവർക്കുമായിരിക്കുന്നു സ്നേഹിതരെ, അതായിരിക്കുന്നില്ലേ? ഇതൊരു കൂട്ടം മതഭ്രാന്തല്ല. ഇതാരുടെ കയ്യിൽ ബില്ലാണോ അതിനെ ആശ്രയിച്ചിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വിശ്വാസത്താൽ ഇന്ന് ഞാൻ ഈ പഴയ പുസ്തകത്തിന്റെ സമ്പ്രദായങ്ങളാൽ കൈമാറ്റം നടത്തപ്പെട്ടിരുന്ന ഈ പുസ്തകത്തിന്റെ ഗുരുവിനെ ഞാൻ കാണുന്നു. അവർ സഭാസംഘടനകൾക്കായി അതിന്റെ കൈമാറ്റം നടത്തിയിരുന്നു. അവർ ഇതിനെ വ്യവസായം ചെയ്ത് കളയാൻ ശ്രമിച്ചിരിക്കുന്നു. ഇപ്പോൾ അവർ അത് മനുഷ്യരുടെയും സഭകളുടെയും വർഗീയതയുടെയും നിരീശ്വരത്വത്തിന്റെയുമായ ഒരു സഭാസമിതിക്ക് കച്ചവടം നടത്തുന്നു. കർത്താവെ, ലേലം നടന്നുകൊണ്ടിരിക്കുന്നു. കർത്താവെ, കടന്നു വരണമേ, തീർച്ചയായും നീ വരും.
Send us that prophet, Lord. That picks up that bow. That picks up this word.
ആ വില്ലിനെ കയ്യിലെടുത്ത് ഈ വചനത്തെ എടുത്ത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് തെളിയിക്കുന്ന ആ പ്രവാചകനെ ഞങ്ങൾക്ക് അയച്ചു തരണമേ. വളരെ പേർ കർത്താവെ അവരുടെ ജീവനെ വിൽക്കുകയും പഴയ ആചാര മര്യാദകളെ വലിച്ചെറിയുകയും അവർ മറകളെ വലിച്ചു കീറുകയും ചെയ്യും. കർത്താവെ, അവർക്ക് അത് ആവശ്യമായിരിക്കുന്നു. അവർ യേശുവിനെ കൊടുക്കുക. അവർ എന്ത് വേണമെങ്കിലും ചെയ്യും. കർത്താവേ, നീ ഇപ്പോൾ അവർക്കിത് തെളിയിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ എല്ലായിടത്തും നിന്നുമായി എത്തിയിരിക്കുന്നു. അവർ അവരുടെ ജീവനെ ഇതിനായി ചിലവാക്കുന്നു. അവർക്ക് കഴിയാവുന്നതെല്ലാം ചെയ്തുകൊണ്ട് അവർ യോഗങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുന്നു. കാരണം ഏറ്റവും വിലയേറിയ മുത്ത് അവർ പ്രാപിച്ചിരിക്കുന്നു. മറ്റുള്ള കാര്യങ്ങൾക്ക് അവർക്ക് യാതൊരു വിലയുമില്ല. പിതാവേ, അവരെ അനുഗ്രഹിക്കണമേ. ഇന്ന് രാവിലെ സമയം കർത്താവെ, ഈ പ്രസംഗ പീഠത്തിൽ തുവാലകൾ കിടക്കുന്നു. ഒരുപക്ഷെ ഇന്ന് രാത്രിയിലത്തെ രോഗശാന്തിയുടെ ശുശ്രൂഷകൾക്ക് മുമ്പ് തന്നെ ചിലർക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഓ നിത്യനായ ദൈവമേ, താഴേക്ക് നോക്കണമേ. നീ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. നീ മറഞ്ഞിരിക്കുന്നു. ഞാൻ ഈ ചെറിയ മറകളെ കർത്താവെ, അതിനെ തുവാലകളെന്നും റുമാലുകളെന്നും കൊച്ചുകുട്ടികളുടെ കാലുറകളെന്നും വിളിക്കുന്ന ഈ മറകളെ ഞാൻ അയക്കുന്നു. ഞാനവയെ ചെറിയ മറകളുടെ അടയാളമായി അയക്കുകയും അതിനാൽ ഇന്ന് രാവിലെ പ്രസംഗിച്ച വചനം ഒരു വിശ്വാസിയായിട്ട് ഞാൻ എന്റെ കൈകളെയും ശരീരത്തെയും ഞാൻ ഇത് വിശ്വസിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമായി അതിന്മേൽ വെക്കുന്നു. അങ്ങനെ വിശ്വാസത്താൽ ഈ കെട്ടിടത്തിലുള്ള ഓരോരുത്തരും അതേ കാര്യം തന്നെ ചെയ്യുന്നു. കർത്താവ്, രോഗികളെ സുഖപ്പെടുവാനിടയാക്കണമേ. ആ പഴയ വീണക്കാരൻ ആ വീണയെടുത്ത് വായിച്ചതുപോലെ നിനക്ക് കർത്താവെ വചനത്തെ മൃദുലമായി തലോടാൻ കഴിയുമല്ലോ. അതുകൊണ്ട് കർത്താവെ അപ്രകാരം ചെയ്യണമേ. ഗുരുവിന്റെ കരങ്ങൾ ആ വില്ലുകൊണ്ട് അതിന്റെ ശരിയായ രാഗത്തെ വായിക്കാനിടയാക്കണമേ. അപ്പോൾ ഞങ്ങൾ അവന് സ്പഷ്ടമായ കാഴ്ചയിൽ നിൽക്കുന്നത് കാണുവാനിടയാകുമല്ലോ. ആ നാളുകളിൽ അവരിതിന് യാതൊന്നും കൊടുക്കാതിരുന്നപ്പോൾ, ഈ പഴയ വീണയ്ക്ക് യാതൊന്നും കൊടുക്കാതിരുന്നപ്പോൾ ഈ ജനങ്ങൾ എന്ത് വിചാരിച്ചിരുന്നേക്കാം? അവർക്കത് ആവശ്യമില്ലായിരുന്നു. അവർക്കിത് അവരുടെ വീടുകളിൽ ആവശ്യമില്ലായിരുന്നു. എന്നാൽ അതിനെ വായിക്കാൻ കഴിവുള്ളവൻ അത് തന്റെ കയ്യിൽ പൊക്കിയെടുത്തപ്പോൾ പിന്നെ അത് വാങ്ങുന്നതിനായി അവർക്കുള്ളതെല്ലാം അവർ വിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അവർ അതിന്മേൽ വഴക്കും ലഹളയും നടത്തിയിരുന്നു. എന്നാൽ അത് വളരെ താമസിച്ചുപോയി കഴിഞ്ഞിരുന്നു. അത് തന്നെയായിരിക്കും ഏതെങ്കിലും ഒരു സമയത്ത്, കർത്താവിന്റെ കാഹളനാദ സമയത്ത്. സമയം ഇനിയും ഉണ്ടായിരിക്കില്ല. അതിനെ നോക്കുകയും പരിഹസിക്കുകയും ചെയ്തവർ ആ തുറന്ന മറയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം വെളിപ്പെടുന്നത് കണ്ടിരിക്കുന്നു. മറ്റുള്ളവർ അതിനുവേണ്ടി നിലവിളിക്കും. എന്നാൽ അത് നീ പറഞ്ഞതുപോലെ അത് അപ്പോഴേക്കും വളരെ താമസിച്ചിരിക്കും. അവർ കല്യാണ വിരുന്നിനായി പോയി. എന്നാൽ അവർ തള്ളിക്കളയപ്പെട്ടിട്ട് അവിടെ കരച്ചിലും നിലവിളിയും പല്ലുകടിയും ഉണ്ടാകും. ഇതാവെ, ഇന്ന് രാവിലെ ഓരോ വ്യക്തികളെയും ഇത് വിശ്വസിക്കുന്നതിന് സഹായിക്കണമേ. എല്ലാവിധ സ്വാർത്ഥതയുടെ മറയെയും എല്ലാവിധ അവിശ്വാസത്തിന്റെ മറയെയും തകർത്തുകൊണ്ട് സർവശക്തനായ വിജേതാവ് വിശ്വാസികളുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് കാണുവാനിടയാക്കണമേ. ഇതാ ലോകാവസാനത്തോളം ഞാനെല്ലാം ഇപ്പോഴും നിങ്ങളോട് കൂടെ ആയിരിക്കുന്നു. കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളും എന്നെ കാണും. നീ അത് ചെയ്തുകൊണ്ടിരുന്നത് പോലെ നിന്നെ തന്നെ ഞങ്ങളുടെ ഇടയിൽ കാണിക്കണമേ. ഞങ്ങൾ ദൃശ്യമായി നിന്റെ മുമ്പിലാകുന്നതുവരെ, ഈ എൻ മോർഫെ മാറ്റപ്പെട്ട് നീ വീണ്ടും മനുഷ്യപുത്രനായും ദാവീദ് പുത്രനായും വരുന്നതുവരെ ആ രീതിയിൽ തന്നെ ശേഷിക്കണമേ. കർത്താവ്, ഇത് അനുവദിച്ചു തരണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയിലായിക്കൊണ്ട് നമ്മുടെ തലകളെ വണങ്ങി തന്നെ ഇരിക്കാം. ആരെങ്കിലും ഇന്ന് ഇവിടെ അകത്തോ പുറത്തോ ആയിട്ടുണ്ടെന്ന് അതിശയപ്പെടുന്നു. ഇവിടെ വേദിയിലേക്ക് വിളിക്കുന്നതിന് യാതൊരു വഴിയുമില്ല. കാരണം ഇവിടെ സ്ഥല സൗകര്യമില്ലാതെ ഇരിക്കുന്നു. എന്നാൽ ആത്മാർത്ഥതയോട് ഇത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നാം ജീവിക്കുന്ന ഈ കാലത്ത് എല്ലാ വിധത്തിലുള്ള കുഴപ്പങ്ങളിലും ശാസ്ത്രീയ കാലത്തും അത് നോഹയുടെ കാലത്തെ പോലെയും മോശയുടെ കാലത്തെ പോലെയും ക്രിസ്തുവിന്റെ കാലത്തെ പോലെയുമായിട്ട് ആ ദൈവം നാം എല്ലാവരും ജനിച്ചിരിക്കുന്നതായ ആ മഹാനായ പിതാവായ ദൈവം ഇന്ന് നമ്മുടെ ഇടയിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ ദൃശ്യമായ അഗ്നിസ്തംഭം ശാസ്ത്രീയപരമായി തെളിയിക്കപ്പെടുകയും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ബാലനായിരിക്കുമ്പോൾ ഞാൻ ഇവിടെ ജീവിക്കുമെന്നും എന്ത് സംഭവിക്കുമെന്ന് എന്നോട് പറയുകയും ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് നിങ്ങളോട് പറയുകയും അതിനുശേഷം ഒരു ദിവസം ഈ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യത്തെ ഉണർവിൽ ഒരു ദിവസം നദിക്കരയിൽ വെച്ച് അതാകാശത്തിൽ പ്രത്യക്ഷപ്പെടുകയും സ്വയം താരതമ്യപ്പെടുത്തുകയും ഈ ചുമതലയെ തരികയും ചെയ്തു. ഈ കാലങ്ങളെല്ലാമായിട്ട് ഞാൻ അതെന്റെ ഹൃദയത്തിൽ മറച്ചുവെക്കുകയും ക്രിസ്തുവിനെ മൂടുപടമായും അതേ അഗ്നിസ്തംഭം വാഗ്ദത്തം ചെയ്ത പ്രകാരം വചനത്തെ വ്യാഖ്യാനിക്കുകയുമായിരുന്നു. കർത്താവിന്റെ വരവിന്റെ അവസാന നാളുകളിൽ നാം ആയിരിക്കുന്നു. നിങ്ങൾ ആ മറയ്ക്ക് പുറത്തായി നിങ്ങളെ തന്നെ കാണുന്നുവെങ്കിൽ പുറത്തായിരിക്കുന്നത് മരണമാകുന്നു. നിങ്ങൾ വിശ്വാസത്താൽ ഇന്ന് രാവിലെ സമയം പറയുമോ, ദൈവത്തിന്റെ സഹായത്താൽ, കർത്താവിന്റെ സഹായത്തോടു കൂടി ഞാൻ ആ മറയെ കീറി അകത്ത് കിടക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ പൂർണ്ണ വചനത്തെ കാണുന്നതിനായി നീ എവിടെയായിരിക്കുന്നുവോ അവിടെ കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു മോശയാകാൻ ശ്രമിക്കരുത്, ഒരാഹരോനാകാൻ ശ്രമിക്കരുത്. നിങ്ങൾ ആരായിരിക്കുന്നു അത് മാത്രമായിട്ട് ഒരു ക്രിസ്ത്യാനി മാത്രമായിരിക്കുക. നിങ്ങളുടെ തലകളെ വണങ്ങിക്കൊണ്ട് ദൈവത്തിങ്കിലേക്ക് നിങ്ങളുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് ദൈവമായ കർത്താവ് എന്നെയും മറയ്ക്കകത്തായിരിക്കാൻ സഹായിക്കുമോ എന്ന് പറയുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത് കൈകൾ മാത്രമായി ഉയർന്നിരിക്കുന്നത് നോക്കുക. പുറത്തുള്ളവർ ഓർക്കുക, ഞാൻ നിങ്ങളുടെ കൈകളെ ഒരിക്കലും കണ്ടില്ലെന്നിരിക്കാം. എങ്ങനെയായാലും അതെനിക്ക് കാണുന്നതിന് യാത്രയും യോഗ്യതയേറിയ കാര്യമല്ല, അത് ദൈവമാകുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത് കാണുമ്പോൾ വിത്ത് എവിടെയോ വീണിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാനിടയാക്കുന്നു. എന്നാൽ ദൈവം യഥാർത്ഥ ഹൃദയങ്ങളെ കാണുന്നു. മറ്റാരെങ്കിലും ഇതുവരെയും കൈ ഉയർത്താതെ ആയിട്ടുണ്ടെങ്കിൽ, എന്നാൽ ഇപ്പോൾ ഉയർത്താനായി ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ പ്രാർത്ഥനയിൽ ഓർക്കപ്പെടുന്നതിനായി നിങ്ങളുടെ കൈകളെ ഉയർത്തുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, അത് നന്നായിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവേ, ഞങ്ങൾ ഇവർക്കായി ഇതുവരെയും ആ മറയ്ക്കുള്ളിൽ കടക്കാത്തവരായി ഇവർക്കായി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ ഇസ്രായേലിനെ പോലെ പുറത്തായി നിന്നുകൊണ്ട് ശ്രദ്ധിക്കുന്നു. അവർ വിശ്വസിക്കുന്നു, എന്നാൽ ഇതുവരെയും ഒരിക്കലും ഇതിനുള്ളിൽ കടന്നിട്ട് ആ സ്വർഗീയ വെളിച്ചത്തെ ആത്മീയമായും ശാരീരികമായും രണ്ട് രീതിയിലും കാണുന്നതിന് കഴിഞ്ഞിട്ടില്ല. അതത്രയുമായിട്ട് ഒരു ക്യാമറയുടെ യന്ത്രക്കണ്ണുകൾ അതിന്റെ ചിത്രം എടുത്തുകൊണ്ടിരിക്കുകയും രണ്ടാഴ്ചകൾക്ക് മുമ്പ് അത് വീണ്ടും പിടിച്ചെടുക്കുകയും ചെയ്തു. കർത്താവെ, നീ നിന്നെ തന്നെ വെളിപ്പെടുത്തുകയും സർവശക്തനായ ദൈവം വിശ്വാസിക്ക് അനാവരണം ചെയ്യപ്പെടുകയും അവിശ്വാസിക്ക് ഇപ്പോഴും അറിഞ്ഞിരിക്കുകയും വിശ്വാസികൾക്ക് അനാവരണം ചെയ്യപ്പെടുകയുമാണ്. കർത്താവെ, ഇന്ന് അവർ അതിൽ കൂടെ കടന്നു വരാനിടയാക്കിയിട്ട് അവന്റെ മഹത്തായ തേജസ്സിനെയും മഹത്വത്തെയും കാണാനിടയാക്കണമേ. ഇന്ന് രാത്രിയിൽ വീണ്ടും ഞങ്ങൾ ഈ സഭയിലേക്ക് വരുന്നതിന് മുമ്പ് അവരുടെ ഹൃദയം മാറ്റപ്പെട്ടിരിക്കുവാനിടയാക്കണമേ. നിന്റെ ആത്മാവിനാലും നിന്റെ സാന്നിധ്യത്താലും അവരെല്ലാം നിറഞ്ഞിരിക്കാനിടയാക്കണമേ. വചനത്തിന്മേൽ അവർ രേഖപ്പെടുത്തിയതായ അവർക്കുള്ള വിശ്വാസത്തെ ആ ഗുരു പിടിച്ചെടുക്കുവാനിടയാക്കണമേ. ലോക സ്ഥാപനത്തിന് മുമ്പേ ഇത് വിശ്വസിക്കുന്നതിനായി നീ മുൻനിർണയിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ പൈതലെ വിശ്വസിച്ച് രക്ഷപ്പെടുക എന്ന ആ രാഗം തിരികെ വരാനിടയാക്കണമേ. പിതാവായ ദൈവമേ, അവരെ നിന്റെ കൈകളിലേക്ക് ഇപ്പോൾ സമർപ്പിക്കുന്നു. കൂടാതെ ഇതിൽ കൂടുതലായി യാതൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് തിരിച്ചറിയുന്നു. പിതാവേ, അതെല്ലാം ഇപ്പോൾ നിന്റെ കരങ്ങളിലായിരിക്കുന്നു. ഞാൻ അവരെ അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിനക്ക് തരുന്നു. ആമേൻ. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ?
Saving me, the keeping me from all sin and shame. Wonderful is my Redeemer, praise His name. I once was lost, now I'm found, free from condemnation. Jesus gives liberty and a full salvation, saving me, keeping me from all sin and shame. Wonderful is my Redeemer, praise His name. Oh, wonderful, wonderful Jesus is to me. The Counselor, the Prince of Peace, the Mighty God is He. Oh, saving me, keeping me from sin and shame. Wonderful is my Redeemer, praise His name. How many sees Him standing? The mighty
Shaktanay Vijayadava. വചനം വെളിപ്പെട്ട് നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ട് അവൻ നിൽക്കുന്നത് എത്ര പേർ കാണുന്നു? അവൻ ആൽഫയും ഒമേഗയും ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും ദാവീദിന്റെ പേരും വംശവുമാകുന്നു. അവൻ മനുഷ്യപുത്രനും ദൈവപുത്രനും അവൻ മനുഷ്യപുത്രനും അവൻ ദാവീദ് പുത്രനുമായിരിക്കും. നിങ്ങൾ പൂർണ്ണഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? ഓരോ കാലഘട്ടത്തും അനാവരണം ചെയ്യുകയും വിശ്വാസിയുടെ അടുക്കിലേക്ക് അവിശ്വാസിയിൽ നിന്നും സ്വയം മനുഷ്യ ശരീരത്തിൽ മറിഞ്ഞുകൊണ്ട് വരികയും ചെയ്യുന്നു. അവൻ മറയ്ക്ക് പിന്നിലായി മറിഞ്ഞിരിക്കുന്നു. ദൈവം എല്ലാ മറകളെയും കീറിയിട്ട് അവനായിരിക്കുന്നത് പോലെ നാം അവനെ കാണുന്നതിനിടയാക്കട്ടെ. നിങ്ങളിപ്പോൾ യോർദാൻ മറികടക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? മരുഭൂമിയിൽ ഇപ്പോൾ അധികമായിരിക്കുന്നില്ലേ? നമുക്ക് വാഗ്ദത്തങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ നമ്മുടെ കൈകളെ ഉയർത്താം. അത് നിങ്ങളെ നല്ലതായി അനുഭവപ്പെടുത്തുന്നില്ലേ? ഓ, എത്ര അത്ഭുതകരമായിരിക്കുന്നു, എത്ര അത്ഭുതകരമായിരിക്കുന്നു. അവൻ അത്ഭുതവാനായിരിക്കുന്നില്ലേ?
Let's shake hands with one another now, saying, Jesus, pray. Creeds away from me, sent me
ഓ, നിങ്ങൾക്ക് ഗുരുവിന്റെ വീണ ഈ വചനത്തിന്മേൽ വലിക്കപ്പെടുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ലേ? അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു.
What did he do? For he set behind the curtain me free.
ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഞാൻ അവനെ സ്നേഹിക്കുന്നു. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുവോ? ഇത് സ്വർഗീയമായിരിക്കുന്നില്ലേ? പരിശുദ്ധാത്മാവ് മധുരവും താഴ്മയേറിയതുമായ രീതിയിൽ വചനത്തിന്റെ ആ ഗുണവിശേഷങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ അത് ഇഷ്ടപ്പെടുന്നു.
Side of Jordan. I'm nearing there now. In the sweet immortal of Eden. What will I find there? Where the tree of life. That was in the Garden of Eden. Blooming. There is rest for.
നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അവൻ എല്ലാ വേലിയും തകർക്കുന്നു.
Break every tradition, every fetter. Jesus, break every fetter. All denominations, all creeds.
ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ അത്ഭുത മന്ത്രിയും വീരനാം ദൈവവും നിത്യപിതാവും സമാധാന പ്രഭുവുമാകുന്നുവെന്ന് യെശയ്യാവ് പറഞ്ഞതിൽ യാതൊരു അത്ഭുതവുമില്ല. ഓ, ദൈവമേ അതെന്റെ ഹൃദയത്തെ ഇളക്കുന്നു. അവൻ എത്ര അത്ഭുതവാനാകുന്നു. ഇതിന് യാതൊരു അവസാനവുമില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഞാൻ 33 വർഷങ്ങൾക്ക് മുമ്പ് ഈ രീതിയിൽ അനുഭവിച്ചുകൊണ്ട് വന്നു. അവന്റെ വരവ് താമസിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ കണ്ണുകൾ അടയ്ക്കാൻ പോകുകയും അതേ രീതിയിൽ ഞാൻ പോകാൻ പോകുകയുമാണ്. ആമേൻ.
He's a counselor, my prince of peace, a mighty God is he. He's saving me, he's keeping me from sin and shame. Wonderful, my redeemer, praise his name.
ഇതിൽ തന്നെ ബാക്കിയുള്ള ദിവസം മുഴുവൻ എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയും. പൗലോസ് പറഞ്ഞു, ഞാൻ പാടുകയാണെങ്കിൽ ഞാൻ ആത്മാവിൽ പാടും, ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ പ്രസംഗിക്കും, ഞാൻ നടക്കുമ്പോൾ ആത്മാവിൽ നടക്കും, ഞാൻ സംസാരിക്കുമ്പോൾ ആത്മാവിൽ സംസാരിക്കും. എല്ലാ കാര്യങ്ങളും വചനത്താലും ആത്മാവിലാലും ചെയ്തിരിക്കട്ടെ. അതെ ശ്രീമാൻ, ഹേ മാൻ, ഇതെല്ലാം ദൈവത്തിന്റെ സത്യമാകുന്നു. സർവശക്തനായ ദൈവം അനാവരണം ചെയ്ത് ഞാൻ കാണുന്നു. അവൻ മതവിശ്വാസങ്ങളെയും സഭാസംഘടനകളെയും പിന്നിലേക്ക് വലിക്കുന്നത് ഞാൻ കാണുന്നു. അവിശ്വാസികളെയും വിദ്യാഭ്യാസ പദ്ധതികളെയും അങ്ങനെയെല്ലാം പിന്നിലേക്ക് വലിച്ചു മാറ്റിക്കൊണ്ട് മുമ്പോട്ട് വന്ന് നിൽക്കുന്നത് ഞാൻ കാണുന്നു. മതവിശ്വാസങ്ങൾക്ക് അവനെ പിടിച്ചടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സഭാസംഘടനകൾക്ക് അവനെ പിടിച്ചടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ലോകസഭാ സമിതിക്ക് അവനെ പിടിച്ചടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവൻ എല്ലാത്തിനെയും പിടിച്ചടക്കി എല്ലാ വേലികളെയും തകർക്കുകയും നരകത്തെ വലിച്ചു കീറുകയും മുദ്രകളെ പൊട്ടിക്കുകയും അതിവിശുദ്ധതയിലേക്ക് പ്രവേശിക്കുകയും നമ്മുടെ മുമ്പിൽ സ്വയം അനാവരണം ചെയ്യുകയും വചനമായിരിക്കെ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യമാകുന്നു. ഹേ മാൻ, ഞാൻ അവനെ സ്നേഹിക്കുന്നു.
We want to do one thing, that is, take the name of Jesus with you, a child of sorrow and of woe, it will joy and comfort give you, oh, take it everywhere you go, precious name.
നിങ്ങൾ ശരിയായ സംഗതിയല്ല നോക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ യേശു ചെയ്ത മാതിരി അവനെ വചനത്തെ ചൂണ്ടിക്കാണിക്കുക. ആമേൻ. ബില്ലി ആറുമണിയോടെ വരികയും പ്രാർത്ഥനയുടെ നിരയിൽ വരുവാൻ ആഗ്രഹിക്കുന്നവർക്കായി പ്രാർത്ഥനയുടെ കാർഡുകൾ കൊടുക്കുന്നതുമാണ്. നാം അത് ചെയ്തിരിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു തിരക്കുള്ളതിനാൽ നാം അത് ചെയ്തിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ അവനെ ഓർക്കുക. നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും അവനെ കാക്കുക. എവിടെ പോയാലും യേശുവിനെ നിങ്ങളുടെ മനസ്സിൽ കാക്കുക.
As a shield from every snare. What happens when temptations round you get? What must you do? Just breathe that holy name in prayer. Precious name.
Precious name.
Oh, how sweet.
Oh, how sweet.
Oh, Father, and joy.
നമ്മുടെ തലകളെ ഇപ്പോൾ വണങ്ങാം. പാസ്റ്റർ കടന്നു വന്ന് ശ്രോതാക്കളെ പിരിച്ചുവിടുന്നതിനായി ഞാൻ അപേക്ഷിക്കാൻ പോവുകയാണ്. സഹോദരൻ നെവിൽ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരൻ നെവിൽ.